അമേൻ. ജോർജ്, ബെക്കി, സൗരൻഗ്രീൻ, ആ മനോഹരമായ ഗാനത്തിന് നന്ദിയുണ്ട്. അത് സത്യമാണ്, യേശു വരുമ്പോൾ സകലതും മാറുന്നു. അവൻ ഇരുട്ടിനെ നിരോധിക്കുകയും പ്രകാശത്തെ വിതറുകയും ചെയ്യുന്നു. അതിനായി നാം നന്ദിയുള്ളവരാണ്. ഇപ്പോൾ യേശു വന്നപ്പോൾ അതിവിടെ ആലയത്തിൽ വെച്ച് ബെക്കി രാഗമിട്ട ആദ്യത്തെ പാട്ടാണ്. ഇപ്പോൾ ഇത് വളരെ സമയോചിതമായി പാടിയിരിക്കുന്നു. ഇന്നു രാത്രിയിൽ ഇവിടെ ആയിരിക്കാൻ സാധിച്ചതിലും ഇന്നു രാവിലെ നേരം നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നതിനാലും വളരെ നന്ദിയുണ്ട്. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഒരു ചെറിയ വിഷയം സംസാരിക്കാനായി എന്റെ കയ്യിലുണ്ട്. എന്നാൽ അതിനു മുമ്പ് എനിക്ക് അറിയിക്കാനുള്ള ചില അറിയിപ്പുകളും മറ്റുമുണ്ട്. എനിക്കൊരൽപ്പം ജലദോഷമുണ്ട്. അത് കൂടുതലായി സംസാരിക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഞാൻ ഇവിടേക്ക് തിരികെ വരുമ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറുകളുള്ള ഈ സന്ദേശം റെക്കോർഡുകൾ ചെയ്യുന്നു. ഞാനത് ടേപ്പ് ചെയ്യുന്നതിന്റെ കാരണം ലോകത്തിലാകമാനമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നതിലും വളരെ ക്ഷമയോടെ ഇരുന്നതിന് നന്ദിയുണ്ട്. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് അത് ഒന്നാമത്തെ കാര്യം, ഞാൻ സഭയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചെയ്തു കഴിഞ്ഞിരുന്ന ചിലത് ഇന്ന് രാത്രിയിൽ എനിക്കതിനെ മാറ്റാൻ കഴിയുമോ എന്നറിയാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ചെയ്യുന്നില്ല, പുതുവർഷ പ്രതിജ്ഞകളൊന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് നാളെ വീട്ടിലേക്ക് പോകേണ്ടതിനാൽ പുതുവർഷത്തിനായി ഞങ്ങളിവിടെ ഉണ്ടാകില്ല. എന്നാൽ നിങ്ങളെ ഞങ്ങൾ ഓർക്കുന്നതായിരിക്കും. പുതുവത്സര രാത്രിയിൽ ഇവിടെ ഒരു യോഗമുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, അത് ശരിയാണ്. എല്ലാ പുതുവത്സര രാത്രിയിലും അവർക്കുണ്ടായിരിക്കുന്നതുപോലെ ഒരു കാത്തിരിപ്പ് യോഗം ഞങ്ങൾക്കും ഇവിടെ ആയിരിക്കാൻ ഇഷ്ടമുണ്ട്. എന്നാൽ കുട്ടികളെ സ്കൂളിലേക്ക് തിരികെ അയക്കാൻ കൃത്യസമയത്ത് ഞങ്ങൾക്ക് എത്താനാകില്ല. എന്റെ ഭാര്യയ്ക്ക് അവരുടെ വസ്ത്രങ്ങളൊക്കെയും മലക്കി കിട്ടേണ്ടതുണ്ട്. അത് എപ്രകാരമാണ് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ക്രിസ്മസിന്റെ അവസാനത്തോളം നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഓരോ നല്ല കാര്യങ്ങൾക്കായും ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ചില സ്ത്രീകൾ അവിടെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ട ആഹാരവും മറ്റു വകകളും ഉണ്ടാക്കി അതെല്ലാം പാകം ചെയ്ത് കഴിക്കാൻ തയ്യാറായി തന്നിരുന്നു. അതിനായി ഞങ്ങൾ നിങ്ങളോട് തീർച്ചയായും നന്ദി പറയുന്നു. ദൈവം നിങ്ങൾ എന്നേക്കും അനുഗ്രഹിക്കാനിടയാകട്ടെ. അവിടേക്ക് പോയി ഒരു സൂട്ടിനാവശ്യമായ വസ്ത്രങ്ങളും മറ്റും എടുക്കേണ്ടതിന് സഭ എനിക്ക് തന്ന അവരുടെ ചെറിയ അനുമതി ചീട്ടനും കൂടെ അവർ എനിക്ക് ഓരോ വർഷവും ഒരു സ്യൂട്ട് തരാറുണ്ട്. എന്റെ ചില ദയാലുക്കളായ സുഹൃത്തുക്കൾ ഇപ്പോൾ വളരെ അടുത്ത് എനിക്കൊരു സ്യൂട്ട് തന്നു. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് അതെല്ലാം മതിയാകുമെങ്കിൽ എനിക്ക് പ്രകാരം മറ്റു ചില വസ്തുക്കളായ ഷർട്ടുകളും അണ്ടർഷർട്ടുകളും മറ്റും അത് സഭയ്ക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ അതിനാവശ്യമായ കാശെടുക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കത് ആവശ്യമായിരിക്കുന്നതിൽ നന്നായി ഞാൻ കൃത്യസമയത്ത് തന്നെ ഞാനത് ചെയ്തില്ല എങ്കിൽ ഞാനത് ചെയ്യുന്നത് അതിലും മോശമായിരിക്കും. ഇപ്പോൾ നമുക്കായി പാടിയ ഈ ചെറുപ്പക്കാരനായ വ്യക്തി ട്യൂസണിലെ സഹോദരൻ ജോർജ് സ്മിത്ത്. അവിടെ അവരുടെ സഭയായ ന്യൂ ടെസ്റ്റ്മെന്റ് ബാപ്റ്റിസ്റ്റ് സഭയിൽ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. അവന്റെ പിതാവ് ഒരു മിഷണറിയാണ്. അദ്ദേഹത്തിന് ഏകദേശം 7 സഭകൾ പഴയ മെക്സിക്കോയിൽ തന്നെയുണ്ടെന്ന് ഞാൻ കരുതുന്നു. അവിടെ തീർച്ചയായും കുറച്ച് നല്ല ജനങ്ങളുമുണ്ട്. അവന്റെ അമ്മയും അപ്പനും മറ്റുള്ള എല്ലാവരും വളരെ നല്ല ജനങ്ങളാണ്. കൂടാതെ ജോർജും ഒരു വളരെ നല്ല ചെറുപ്പക്കാരനാകുന്നു. അവന്റെ ജീവിതത്തിലുണ്ടായ ക്രിസ്തു രക്ഷയുടെ കൃപയെപ്പറ്റി അവൻ ഇരിക്കുന്നതിന് മുമ്പ് ചില വാക്കുകൾ നമ്മോട് സാക്ഷ്യമായി പറയാതെ അവൻ ഇരുന്നതിൽ ഞാൻ ഖേദിക്കുന്നു. ഇപ്പോൾ സന്ദേശങ്ങളെപ്പറ്റി യോഗങ്ങൾക്കായി ഞാൻ പോകുന്നതിന് മുമ്പ് ആദ്യം ഇവിടേക്ക് വന്ന് അവയെ ടേപ്പ് ചെയ്തതിനു ശേഷമേ ഞാൻ പുറത്തേക്ക് പോവുകയുള്ളൂ എന്ന് കുറച്ചു മുമ്പ് നിങ്ങൾക്ക് വാക്ക് തന്നിരുന്നു. അതെന്തുകൊണ്ടെന്നാൽ ജനങ്ങൾക്ക് ടേപ്പുകൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെയും ഞാൻ ഇവിടേക്ക് വന്ന ഒരു സന്ദേശം ടേപ്പ് ചെയ്യും, വീണ്ടും പുറപ്പെട്ടു പോയി അതിനെ പ്രസംഗിക്കുന്നു. അത് ജനങ്ങൾക്കും ടേപ്പുണ്ടാക്കുന്നവർക്കും അതിനുള്ള ഒരു അവസരമുണ്ടായിട്ട് അതിനെ ടേപ്പ് ചെയ്ത് ഞങ്ങൾ പോകുന്നിടത്തേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയുന്നു. ഇപ്പോൾ ഞാനൊരു മഹത്തായ സുവിശേഷ ശൃംഖലയുടെ യാത്രയ്ക്ക് പോകാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്കതിപ്പോൾ മുതൽ ചെയ്യാൻ കഴിയില്ല. നോക്കൂ, ടേപ്പുകൾ ഉണ്ടാക്കുന്നവർ ഞങ്ങൾ പോകുന്ന വേളയിലുടനീളം അവയെ എടുക്കുന്നതാണ്. ഇങ്ങനെല്ലാം ആയിട്ടും കൂടി ഞാൻ ചിന്തിക്കുന്നത് ടേപ്പുകളെ പറ്റിയുള്ള ഒരു യോഗം അവർക്ക് ഈ ആഴ്ചയിലില്ലേ? അതോ അതേക്കുറിച്ച് മറ്റു ചിലതിനെ പറ്റിയോ ഈ ആഴ്ചയിൽ ടേപ്പുകളെ പറ്റി എന്തോ ആകുന്നു. എങ്ങനെയും സഹോദരൻ സോത്തുമാൻ ഇവിടെ ആയിരിക്കുന്നു. അവൻ സഹോദരൻ മഗോറിന് പകരം നിൽക്കുകയാണെന്നോ ഞാൻ കരുതുന്നു. അവൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സഹോദരൻ ഫ്രെഡ് ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം. അവൻ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ആരോ എന്നോട് പറഞ്ഞു. മാത്രമല്ല, അവൻ ഒരുപക്ഷെ നാളെ രാത്രിയോ അതോ മറ്റൊരു സമയത്തോ ടേപ്പുകളെ പറ്റി അവർക്കൊരു യോഗം ഈ ആഴ്ചയിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ രാത്രിയിൽ അവിടെ മുറിയിൽ വെച്ച് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവർ അതെടുത്തിട്ട് അതിനെന്തോ ചില ക്രമീകരണം നടത്താനുള്ള സമയമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ആയതിനാൽ ഇനി മുതൽ പുറമെയുള്ള യോഗങ്ങളിലും ഇവിടെ കൂടാരത്തിൽ വെച്ച് ഞാൻ പറയാത്ത സന്ദേശങ്ങളെ ചിലപ്പോൾ പറഞ്ഞേക്കാനിടയുണ്ട്. ഇപ്പോൾ സഹോദരൻ ബ്ലെയറിനുണ്ടായ സാക്ഷ്യത്തിനായി ഞാൻ ദൈവം നന്ദി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ചെറിയ ബാലന് സംഭവിച്ചിട്ട് ഇന്ന് രാത്രി ഇവിടെ തന്നെ സഹോദരൻ ബ്ലെയറും സഹോദരി ബ്ലെയറും ഇരിക്കാനിടയായിരിക്കുന്നു. അവനായിരുന്നപ്പോൾ അപ്പോൾ കർത്താവിനോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. സഹോദരൻ ബ്ലെയർ അതീവ ദുഃഖിതനായിരുന്നിട്ട് കരയുകയായിരുന്നു. കാർ മറിഞ്ഞതിനാൽ അവന്റെ കുഞ്ഞുമകന്റെ മുഖം ഇങ്ങനെ ചതഞ്ഞിട്ട് അവൻ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞു ബാലൻ ശരിയായതായി ഞാൻ കണ്ടു. സഹോദരൻ ബ്ലെയർ മുന്നോട്ട് പോകുമ്പോൾ എന്നോട് ചോദിച്ചു, ബ്രഹ്മ ഇത് കർത്താവിപ്രകാരം അരുളി ചെയ്യുന്നു എന്നുള്ളതാണോ? ഞാൻ പറഞ്ഞു, സഹോദരൻ ബ്ലെയർ ഇത് കർത്താവിപ്രകാരം അരുളി ചെയ്യുന്നു എന്നതാകുന്നു. സഹോദരൻ ബ്ലെയർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. സഹോദരൻ ബ്ലെയർ നമ്മോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് തീർച്ചയായി നന്ദിയുണ്ട്. മാത്രമല്ല അവനൊരു ഒരു ചെറിയ ധൈര്യമില്ലായ്മയുടെ വിഷമതയാൽ കഷ്ടപ്പെടുകയായിരുന്നു. വളരെ നാളുകൾക്ക് മുമ്പല്ലാതെ എന്നെ അവിശ്വസിക്കാൻ സാത്താൻ അവനെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനൊരു വലിയ കെണിയും ഒരുക്കിയിരുന്നു. സാത്താൻ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് നേരെ അവിടെ കടന്നുവന്ന് അവനത് വെളിപ്പെടുത്തി കൊടുത്തു. അതിനെപ്പറ്റി പറയുകയും ഇതിനുള്ള സമയം വരും മുമ്പേ തന്നെ അതിനെ മുറിച്ചു മാറ്റുകയും ചെയ്തു. സഹോദരൻ ബ്ലെയർ ഒരു നല്ല മനുഷ്യനാണ്. നിങ്ങളവനെ ഓർക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. എന്തു ചെയ്യണം എന്നുള്ള അഭിപ്രായത്തിൽ അവൻ നിർത്തിയിരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. എങ്ങനെയാണ് തിരിയേണ്ടതെന്ന് അവനിപ്പോൾ അറിയില്ല. ഞാൻ ആശിക്കുന്നത് സഹോദരൻ ബ്ലെയറിനെ ദൈവം, നിങ്ങൾ ക്രിസ്തുവിന്റെ ഒരു സുപ്രധാന സേവകനാണ്, നിങ്ങൾക്ക് ചെയ്യാനായി അവന്റെ കയ്യിൽ വളരെയേറെയുണ്ട്. എന്തുകൊണ്ടെന്നാൽ പ്രകാശങ്ങളൊക്കെ ഈ മങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ നേരം നിങ്ങൾ എവിടെയാണ്? കൊള്ളാം, അത് വളരെ നന്നായിരിക്കുന്നു. ഇപ്പോൾ അടുത്ത പ്രാവശ്യം എനിക്ക് നിങ്ങളെ കുറച്ചു നേരം കാണാൻ കഴിയുന്നത് വരുന്ന മഞ്ഞു വീഴ്ചയുടെ സമയത്താണെന്ന് ഞാൻ കരുതുന്നു. ആ സമയമാകുമ്പോഴേക്കും ഇവിടെ ജെഫർസ് വില്ലയിൽ നമ്മൾ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ പോകുന്നോ ഇല്ലേ എന്നറിയാൻ കഴിയും. ആ സമയത്ത് ഞാൻ നോർവേയിലും സ്കാൻഡിനാവിയൻ രാജ്യങ്ങളിലുമായിരിക്കും. ഇപ്പോൾ നാം വിഷയമെടുക്കുന്നതിന് മുമ്പായി, എന്തുകൊണ്ടെന്നാൽ നമുക്കൊരു പ്രാർത്ഥനാ നില കിട്ടിയിട്ടുണ്ട്. അനേകർ മുറികളിലും ചുമരുകൾക്ക് ചുറ്റും അങ്ങനെയും മറ്റും നിന്നിട്ട് നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അനേക നേരങ്ങളിൽ സ്വയം ഞാനും നിന്നിട്ടുണ്ട്. അല്പം മുമ്പ് ഞാൻ എന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാനായി പോകുന്നേരം വാതിലുകൾക്ക് ചുറ്റും ഞാൻ ജനങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ലോകത്തിലുള്ളിൽ വെച്ച് ഇപ്പോഴും ഏറ്റവും ആകർഷകമായ കാര്യം സുവിശേഷമല്ലെന്ന് ആര് പറഞ്ഞു? തീർച്ചയായും ആകുന്നു, അതാകുന്നു. അതിൽ താല്പര്യം വയ്ക്കുന്നവരെ അത് ആകർഷിക്കുന്നു. അതിൽ താല്പര്യമില്ലാത്തവർ അതെ, തീർച്ചയായും അവരെ ആകർഷിക്കില്ല. അവർക്കത് ആവശ്യമില്ല. എന്നാൽ യേശു പറഞ്ഞു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അതത്ര സത്യമായിരിക്കുന്നു. ഞാനിവിടെ കടക്കുമ്പോൾ പറയാനായിട്ട് വളരെയേറെയുണ്ട്. കുറച്ചു നേരത്തേക്ക് ഞാനിവിടെ പറയേണ്ട കാര്യങ്ങളെ കുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പറയാനായി വളരെയേറെ കാണും. എന്നാൽ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് മറന്നു പോവുകയും ചെയ്യും. ഇപ്പോൾ സഹോദരൻ ആൺഗ്രന്റെ പിതാവ് ഇന്ന് രാവിലെ നേരം യേശു ക്രിസ്തുനാമത്തിൽ സ്നാനമേറ്റെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സഹോദരി ആൺഗ്രന്റും മറ്റുള്ളവരും ഇവിടെ ഉണ്ടെങ്കിൽ അത് അവർക്കൊരു മഹത്തായ കാര്യമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം അതവർ വളരെ വർഷങ്ങളായി തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. സഹോദരൻ ആൺഗ്രൺ, നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, എന്റെ സഹോദര, ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അത് ശരിയല്ലെങ്കിൽ ന്യായവിധി നാളിൽ ദൈവം എന്നെ ഞാൻ ഉത്തരവാദിയായി പിടിക്കുന്നതാണ്. കാണുന്നോ, അത് ശരിയാണെന്ന് എനിക്കറിയാം. ഞാൻ അത് ലജ്ജ വഹിക്കാൻ തയ്യാറാണ്. അത് കൃത്യമായും ശരിയാണ്. എന്തുകൊണ്ടെന്നാൽ അത് സത്യമാകുന്നു. അത് പൗലോസിന് വ്യത്യാസമുണ്ടാക്കിയിരുന്നു. അവരെങ്ങനെ സ്നാനമേറ്റെന്നവരോട് ചോദിച്ചു. അവർ മുന്നമേ തന്നെ യേശുവിനെ സ്നാനം കഴിപ്പിച്ച യോഹന്നാനാൾ സ്നാനമേറ്റു എന്നവർ പറഞ്ഞു. പൗലോസ് പറഞ്ഞു, അവർ യേശു ക്രിസ്തുനാമത്തിൽ വീണ്ടും സ്നാനമേൽക്കണം. മാത്രമല്ല, ബൈബിളിൽ എവിടെയും ഒരാൾ പോലും ഒരിക്കലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാനാമത്തിൽ സ്നാനമേറ്റിട്ടില്ല. റോമിലെ ലിയോനിക്ക കൗൺസിലിൽ വെച്ച കത്തോലിക്ക സഭാ സംഘടന രൂപവത്കരിക്കപ്പെടുവോളം ഒരാളും ഒരിക്കലും അങ്ങനെ സ്നാനമേറ്റുന്നില്ല. അതുമുതലാണ് ആദ്യമായി വ്യക്തി തലപ്പേരുകളിൽ സ്നാനമേറ്റു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെയെങ്കിൽ കർത്താവ യേശു, അതാണ് അവന്റെ നാമം. അവൻ പറഞ്ഞു, അതെ. ഞാൻ പറഞ്ഞു, ഒരു വ്യക്തി നിങ്ങളടുക്കലേക്ക് വന്നിട്ട്? അവൻ പറഞ്ഞു, അതെന്തെങ്കിലും വ്യത്യാസമുണ്ടാക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ അവന്റെ സ്വന്തം ഉപദേശത്താൽ അവനെ പിടിച്ചു. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ നിങ്ങളെടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ ഷാരോനിലെ പന്നീർപുഷ്പത്തിന്റെയും താഴ്വരയിലെ താമരപ്പൂവിന്റെയും ഉദയനക്ഷത്രത്തിന്റെയും പേരിലാണ് സ്നാനമേറ്റതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് ആമേൻ പറയുമോ? അവൻ പറഞ്ഞു, ഇല്ല സർ. ഞാൻ പറഞ്ഞു, നിങ്ങളെങ്ങനെയാണ്? നിങ്ങൾ അവനെ വീണ്ടും സ്നാനം കഴിപ്പിക്കുമോ? പറഞ്ഞു, അതെ സർ. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അവനെ വീണ്ടും സ്നാനം കഴിപ്പിക്കും? അവൻ പറഞ്ഞു, ഞാൻ അവനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കും. ഞാൻ പറഞ്ഞു, ആ വിധത്തിൽ തന്നെയാണ് ഞാനും അവനെ സ്നാനം കഴിപ്പിക്കുമായിരുന്നത്. അതെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഷാരോനിലെ പനിനീർ പുഷ്പം, താഴ്വരയിലെ താമരപ്പൂവ്, ഉദയനക്ഷത്രം, ഇവയൊന്നും നാമങ്ങളല്ല. അവൻ പറഞ്ഞു, അത് ശരിയാണ്, അത് തലപ്പേരുകളാണ്. ഞാൻ പറഞ്ഞു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നതും അതുപോലെ തന്നെ. ഞാൻ അവനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുമായിരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം കർത്താവായ യേശുക്രിസ്തു എന്നാകുന്നു. കൃത്യമായും അങ്ങനെ ഞാൻ പറയുമ്പോൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, അവൻ അത് കണ്ടു. അതുമായി എനിക്ക് പ്രതിബന്ധങ്ങളെ തല്ലിത്തകർത്ത് വിജയം നേരിടേണ്ടി വന്ന ഏറ്റവും കഠിനായ വ്യക്തി ചിക്കാഗോയിലെ സഹോദരൻ ജോസഫ് മാറ്റ്സൺ ബോസിയായിരുന്നു. ഞാൻ അവനുമായി ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ എനിക്ക് ഏകദേശം 3000 അതോ 4000 പ്രദേശവാസികളെ ഇപ്പോൾ സ്നാനപ്പെടുത്തേണ്ടി വരും, വീണ്ടും സ്നാനമേൽപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഇപ്പോൾ സുവിശേഷ പ്രകാശത്തിനായി നാം വളരെ നന്ദിയുള്ളവരാകുന്നു. അങ്ങനെ ഇപ്പോൾ അവനിവിടെ ഭൂമിയിലായിരുന്നപ്പോൾ യേശു പറഞ്ഞു, ഞാൻ കേൾക്കുന്നത് ഞാൻ പറയുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഏകദേശം 10 or 15 നിമിഷത്തേക്ക്. നമുക്കൊരു വിഷയത്തിനായി ഞാനൊരു വിഷയം എടുക്കുന്നതിന് മുമ്പ് വെറും ഒരു ചെറിയ വിഷയം, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പ്രാർത്ഥനാ നിലയെടുക്കാം. എന്റെ മിനിസ്ട്രിയിൽ ഞാൻ ഒരിടത്തേക്ക് വരാനുണ്ടായിട്ട് ഞാൻ അവിടെ എനിക്ക് എന്തെങ്കിലും പറയാനായി കിട്ടേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഞാൻ യേശു അത് പറഞ്ഞിരുന്നു, അതാണ് അവൻ കേട്ടിരുന്നത്, അത് തന്നെയാണ് അവൻ സംസാരിച്ചിരുന്നത്. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു. ഒരു സ്നേഹിതൻ തന്റെ സ്നേഹിതരോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. പ്രവർത്തികൾ 20:27 പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചുവെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. കാണുന്നോ, ഇന്ന് രാത്രിയിൽ അതേ കാര്യം പറഞ്ഞുകൊണ്ട് പണ്ടത്തെ ആ മഹാനായ വിശുദ്ധനോടൊപ്പം ഞാനും കൂടെ ചേരട്ടെ. എന്റെ ഏറ്റവും നല്ല അറിവിനാൽ ഞാൻ ചെയ്തിട്ടില്ല, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചുവെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ ടേപ്പുകളിൽ ഒന്നിൽ കേൾക്കുകയായിരുന്നു. അത് ആരെയോ കോപിപ്പിച്ചതിനാൽ അവരെ ജനാലയിലൂടെ വെടിവെക്കുകയും അതുമൂലം ഒരു സ്ത്രീക്ക് മുറിവേൽക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു പക്ഷേ ഒരു നാൾ ഞാൻ എന്റെ സാക്ഷ്യത്തെയും മുദ്രയിട്ടേക്കാനിടയുണ്ട്. എന്നാൽ ആ സമയം കടന്നു വന്നിട്ടത് ഞാൻ പോകാൻ തയ്യാറായി കഴിഞ്ഞിരിക്കും. എന്റെ സമയം കടന്നു വരുവോളം ആ സമയം വരെ എന്നെ ഒന്നിനും ദോഷം വരുത്താൻ കഴിയുകയില്ല. ഇപ്പോൾ നമ്മളും അതേ സുവിശേഷം ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വിധത്തിൽ തന്നെ വിശ്വസിക്കുന്നു. അത് ഉന്നം വെച്ചിരിക്കുന്നു, തോക്ക് കൃത്യമായും ലാക്കിലേക്ക് ഉന്നം വെച്ചിരിക്കുന്നു എങ്കിലും അത് ആ ലക്ഷ്യത്തിൽ ആദ്യ പ്രാവശ്യം ചെന്നു തറച്ചു എങ്കിൽ അത് രണ്ടാം പ്രാവശ്യവും ചെന്നു തറയ്ക്കും, ഓരോ തവണയും തറയ്ക്കും. ഒരു വൃക്ഷമോ ഒരു ശാഖയോ, മുന്തിരിവള്ളി ഒരു ശാഖ പുറപ്പെടുവിച്ചു എന്നാൽ ആ ശാഖ കുറച്ചു ഫലങ്ങളെ ഉൽപ്പാദിപ്പിക്കും. അടുത്ത പ്രാവശ്യം അതേ മുന്തിരിവള്ളി തന്നെ മറ്റൊരു ശാഖയെ പുറപ്പെടുവിച്ചാൽ അത് അതേ വിധത്തിലെ ഫലം തന്നെ ഉൽപ്പാദിപ്പിക്കും. ആ മുന്തിരിവള്ളി യേശുവും നമ്മൾ ശാഖകളുമാണെങ്കിൽ സഭ ആദ്യത്തെ ശാഖ അത് ആ മുന്തിരിവള്ളി പുറപ്പെടുവിച്ചതാണെന്ന് അവർ അതിന്റെ പിന്നിലായി ഒരു പ്രവൃത്തികളുടെ പുസ്തകമെഴുതി. ആദ്യത്തെ ശാഖ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അവരുടെ ഇടയിൽ ജീവനുള്ള ദൈവമുണ്ടായിരുന്നു. അവൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവൻ ചെയ്തിരുന്ന അതേ കാര്യങ്ങളെ തന്നെ അത് ചെയ്തു പോന്നു. ആകയാൽ ജനങ്ങൾ അവരെ ശ്രദ്ധിച്ചിട്ട് അവർ പഠിപ്പില്ലാത്തവരും സാമാന്യ ജനങ്ങളുമായിരുന്നിട്ടും അവർ യേശുവിനോടൊപ്പമായിരുന്നു എന്നറിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അവന്റെ ജീവൻ അവരിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ എന്റെ ഉള്ളിൽ ബീറ്റോവന്റെ ആത്മാവാണുള്ളതെങ്കിൽ ഞാൻ പാട്ടുകൾ എഴുതുമായിരുന്നു. ബീറ്റോവൻ എന്നിൽ ജീവിച്ചിരുന്നു എങ്കിൽ ഞാൻ ബീറ്റോവനാകുമായിരുന്നു. കാണുന്നു, എന്നിൽ ഷേക്സ്പിയർ ജീവിച്ചിരുന്നാൽ ഞാൻ ഷേക്സ്പിയറായേനെ. ഞാൻ കവിതകളും പിന്നെ ഷേക്സ്പിയർ എന്നിൽ ജീവിച്ചിരുന്നു എങ്കിൽ എഴുതുകയും വായിക്കുകയും അങ്ങനെയുള്ളതും മറ്റും ചെയ്യുമായിരുന്നു. ക്രിസ്തു എന്നിൽ ജീവിച്ചാൽ ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും. ശരിയാണ്, അതങ്ങനെയാകേണ്ടതുണ്ട്. എന്താണ് ക്രിസ്തു? വചനം. അവൻ പറഞ്ഞു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. എന്തുകൊണ്ടെന്നാൽ അവിടെ വചനമുണ്ട്. പ്രകാശം പതിഞ്ഞാൽ മാത്രം മതി. മാത്രമല്ല, പ്രകാശം അതിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചിലത് പറയാൻ പോകുന്നു. ഇപ്പോൾ ഞാൻ അത് ഇത്രയും കാലം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അതിനായി നാം വളരെ കാലങ്ങളായി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി, 4 or 5 വരും, ഒരുപക്ഷെ അതിലും കൂടുതലുമാകാം. 3rd ഇപ്പോൾ സമർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് എന്താണ് നിങ്ങൾക്കറിയാം എന്നെനിക്ക് തീർച്ചയാണ്. ഇപ്പോൾ ഓർത്തിരിക്കൂ, അതിന്റെ ഒരു ആൾ മാറാട്ടവും ഒരിക്കലും ഉണ്ടായിരിക്കില്ല. കാരണം അതിന് കഴിയുകയില്ല. നോക്കൂ, അതിന് സാധ്യമല്ല. ഇപ്പോൾ അതിന് അസ്തിത്വമുണ്ട്. കൂടാതെ എനിക്ക് ഞാൻ ഇതിൽ മുന്നറിയിക്കപ്പെട്ടിരിക്കുന്നു. അതുടൻ തന്നെ ഇപ്പോൾ ഈ സമയത്ത് തന്നെ അത് സംഭവിച്ചിരിക്കുന്നു. അതിനാൽ അതിന്റെ സാന്നിധ്യത്തെ നമുക്ക് നമ്മളോട് തിരിച്ചറിയിക്കുന്നു. നോക്കൂ, ഈ കൗൺസിൽ വലിച്ചു മുറുക്കുവോളം അത് ബൃഹത്തായ രീതിയിൽ ഉപയോഗിക്കപ്പെടുകയില്ല. പിന്നെ അത് ചെയ്യുമ്പോൾ ചെയ്യാൻ കഴിയുന്ന എന്തും പെന്തക്കോസ്തുകളും അങ്ങനെയുള്ളവരും ചെയ്യാൻ നോക്കുന്നു. എന്നാൽ ആ സമയം വരുമ്പോൾ, ഞെരുക്കത്തിന്റെ സമയം കടന്നു വരുമ്പോൾ, നിങ്ങൾ താൽക്കാലികമായി കണ്ടുകൊണ്ടിരിക്കുന്നതിനെ അതിന്റെ പൂർണ്ണ ശക്തിയിൽ പ്രത്യക്ഷമായി വരുന്നത് അപ്പോൾ നിങ്ങൾ കാണും. കാണുന്നോ? മനസ്സിലായോ? ഇപ്പോഴും ഞാൻ സുവിശേഷം തുടർന്നുകൊണ്ടിരിക്കണം. ആദ്യം എനിക്ക് വിശേഷ അധികാരം നൽകിയിരുന്നത് പോലെ ഞാൻ തികച്ചും തുടർന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് വചനം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എന്തിനായി നിൽക്കണമെന്നും എങ്ങനെ നിൽക്കണമെന്നും നിങ്ങൾക്കറിയാം. ഞാൻ തികച്ചും സുവിശേഷം ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. കൂടാതെ എന്റെ സ്നേഹിതരെ, അനങ്ങാതെ നിൽക്കുക, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കൂ. എന്നാൽ സമയം തിടുക്കത്തിൽ ആഗതമായി കൊണ്ടിരിക്കുന്നു. നോക്കൂ, അപ്പോഴാണ് എന്തെങ്കിലും സംഭവിക്കാനായി പോകുന്നത്. ഇപ്പോൾ ചില ചെറിയ വിചിത്രമായ കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാനിടയുണ്ട്. ബാധകമായ ഒന്നും തന്നെയല്ല, ഞാൻ അതല്ല അർത്ഥമാക്കിയത്. എന്നാൽ സാധാരണയുള്ള പ്രവണതയിൽ നിന്നും വ്യത്യസ്തമായ ചിലത് എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. എന്തുകൊണ്ടെന്നാൽ സുവിശേഷ വേലയിൽ ഞാനിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു എന്നാൽ, ഞാൻ ഇവിടെ പിന്നിലേക്ക് വീണിട്ട് ആ പ്രത്യേകമായ തിരിച്ചറിയിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് അതിനെ ഉപയോഗിക്കേണ്ട സമയത്തായി കാത്തിരിക്കുന്നു. എന്നാൽ അത് ഉപയോഗിക്കാൻ പോവുകയാണ്. അതെല്ലാവർക്കും അറിയാം. കാരണം ആദ്യത്തേത് തിരിച്ചറിയിച്ചത് തീർച്ചയായിരുന്നത് പോലെ തന്നെ രണ്ടാമത്തേതും തിരിച്ചറിയിച്ചു. മാത്രമല്ല, നിങ്ങൾ വളരെ അടുത്ത് ചിന്തിച്ചു നോക്കിയാൽ, ആത്മീയരായ നിങ്ങൾ, ബൈബിളിൽ പറയുന്നത് പോലെ ജ്ഞാനബുദ്ധിയുള്ളവൻ അവനെ കേൾക്കട്ടെ, മൂന്നാമത്തേത് ഉചിതമാവണ്ണം തിരിച്ചറിയിച്ചിരിക്കുന്നു. കാണുന്നു, അത് എവിടെയാണെന്ന് നാം അറിയുന്നു. ആയതിനാൽ ആ മൂന്നാം ബലി ഇവിടെയാകുന്നു. അതത്രയേറെ ഭയപ്പെടുത്തിയിട്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ പാടില്ല. അവൻ എന്നെ ആരംഭത്തിൽ തടഞ്ഞുകൊണ്ട് പറഞ്ഞതുപോലെ ഇത് അതിനെപ്പറ്റി ഒന്നും പറയരുത്. വർഷങ്ങൾക്ക് മുമ്പുള്ള, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, അത് തന്നെത്താൻ സംസാരിക്കും. കാണുന്നു, എന്നാൽ നിങ്ങൾ ഞാൻ മറ്റുള്ളവരോട് വിവരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു തെറ്റുവരുത്തി. എന്റെ അഭിപ്രായത്തിൽ ആ ഒരു കാര്യം ഇതായിരിക്കും, കർത്താവ് ഇത് പറയരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. കടന്നു പോകുന്നതിനുള്ള മേഘങ്ങളിലേക്കുള്ള എടുത്തുകൊള്ളപ്പെടലിന്റെ വിശ്വാസ തുടക്കമായിരിക്കും ഈ കാര്യം. കാണുന്നു, മനസ്സിലായോ? ഞാൻ തികച്ചും കുറച്ച് സമയത്തേക്ക് നിശബ്ദമായി കിടക്കേണ്ടതുണ്ട്. ഈ ടേപ്പ് കേൾക്കുന്നയാൾ ആരായാലും ഇപ്പോൾ ഓർക്കൂ, ഉടൻ തന്നെ എന്റെ സുവിശേഷ വേലയിൽ ഒരു മാറ്റം നിങ്ങൾ കാണുന്നതാണ്. മുകളിലേക്ക് കയറുന്നതല്ല, പിന്നിലേക്ക് വീഴുന്നതാണ്. പിന്നിലേക്കുള്ള വീഴ്ചയാണ്. ഇപ്പോൾ നാം ശരിക്കുമുള്ള പ്രായത്തിലെത്തിയിരിക്കുന്നു. അതിന് കഴിയില്ല, ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ ആ സമയം ആഗതമാകുമ്പോൾ അത് പിടിച്ചെടുക്കാനായി അതിവിടെ വെച്ച് തന്നെ സംഭവിക്കേണ്ടതിന് നാം ഒരു നിമിഷം കാത്തിരിക്കേണ്ടതുണ്ട്. എന്നാൽ അത് വിട്ടുവീഴ്ചയില്ലാത്ത വിധം തിരിച്ചറിയിച്ചിരിക്കുന്നു. ഈ രാജ്യത്തിന്മേൽ ഒരു സമയം കടന്നു വരുന്നു. അത് വിഗ്രഹാരാധനയുടെ റോമിൽ നിന്നും പോപ്പിന്റെ റോം ആകുന്നതിന് മുമ്പ് ആ മൃഗത്തിനുണ്ടായിരുന്ന സകല അധികാരവും ഈ രാജ്യം ഉപയോഗിക്കാൻ പോകുന്നു. നോക്കൂ, അത് ഈ രാജ്യം തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും. വെളിപ്പാട് 13 അത് സ്പഷ്ടമായി വിവരിക്കുന്നു. ആ കുഞ്ഞാട് ഭൂമിയിൽ നിന്ന് കയറുന്നു, മറ്റൊരു മൃഗം വെള്ളത്തിൽ നിന്നാണ് കയറുന്നത്. ജനങ്ങളുടെ ഇടയിൽ നിന്നും ഈ കുഞ്ഞാട് കടന്നു വരുന്നത് ജനങ്ങൾ ഇല്ലാതിരുന്നിടത്തുനിന്നാണ്. ആ കുഞ്ഞാട് ഒരു മതത്തെ പ്രതിനിധീകരിക്കുന്നു, അതൊരു കുഞ്ഞാടായിരുന്നു. പിന്നീട് കുറച്ചു കഴിയുമ്പോൾ അതിന് അധികാരം ലഭിച്ചിട്ട് അതൊരു മഹാസർപ്പത്തെ പോലെ സംസാരിച്ചു. മാത്രമല്ല, ആ മഹാസർപ്പത്തിന്റെ എല്ലാ അധികാരവും മഹാസർപ്പത്തിന് മുമ്പുണ്ടായിരുന്ന എല്ലാ അധികാരവും വ്യാപിപ്പിച്ചു. ആ മഹാസർപ്പം എല്ലായ്പ്പോഴും റോമായിരുന്നു. ആയതിനാൽ നിങ്ങൾ കാണുന്നില്ലേ, റോമൻ വിഭാഗ്യ സഭ ഒരു അടയാളം, പ്രൊട്ടസ്റ്റന്റ് വിഭാഗ്യ സഭ മൃഗത്തിന്റെ ഒരു മുദ്ര, ഒരു അധികാരമുണ്ടാക്കിയിട്ട് ആ അധികാരം എല്ലാ പ്രൊട്ടസ്റ്റന്റുകളെയും ഒരു യൂണിയൻ പോലെയാക്കും. നിങ്ങൾ ഈ സഭകളുടെ സമിതിയിൽ ആയിരുന്നിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടായ്മ ആചരിക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ, അതെ, അത് പ്രായോഗികമായും ഇപ്പോൾ ആ വഴിയിലാണ്. ഏതെങ്കിലും വിധത്തില് തിരിച്ചറിയലോ അതല്ല കൂട്ടായ്മയുടെ ചീട്ടോ ഇല്ലാതിരുന്നാൽ നിങ്ങൾക്ക് സഭയിലേക്ക് പോയി പ്രസംഗിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മെ പോലെയുള്ള വ്യക്തികളുടെ മേൽ എല്ലാം കൂടി അതിൽ നിന്നെല്ലാം നമ്മെ മുറിച്ചു മാറ്റാൻ പോവുകയാണ് കൃത്യമായും. എന്തെന്നാൽ അവർക്കത് ചെയ്യാൻ കഴിയില്ല. അത് മുറുക്കുന്നതാണ്. പിന്നെ ആ സമയം വരുമ്പോൾ ആ ഞെരുക്കം ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് നിങ്ങളെ ഞെരുക്കി പുറത്താക്കി കളയും. പിന്നെ ഞാൻ കുറച്ചു നേരത്തിനുള്ളിൽ നിങ്ങളോട് എന്ത് പറയാൻ പോകുന്നു എന്നതിനെ ശ്രദ്ധിക്കുക. അതിനുശേഷം മൂന്നാം വലിയ ശ്രദ്ധിക്കുക. നോക്കൂ, അത് കൃത്യമായും പൂർണമായ നഷ്ടമാക്കലായിരിക്കും. എന്നാൽ അത് മണവാട്ടിക്കും സഭയ്ക്കും വേണ്ടിയായിരിക്കും. ഇപ്പോൾ അത് തോന്നുന്നതിൽ നിന്നും നാം വളരെ അടുത്തായിരിക്കുന്നു. എപ്പോഴാണെന്ന് എനിക്കറിയില്ല, എന്നാൽ അത് വാസ്തവമായും വളരെ അടുത്താണ്. മറ്റാർക്കെങ്കിലും വേണ്ടി നിൽക്കാൻ വേണ്ടി ഞാൻ ഒരു പ്രസംഗവേദി പണിയുന്നതാകാം. ചിലപ്പോൾ ഞാൻ ആ സമയത്തിന് മുമ്പ് എടുക്കപ്പെട്ടേക്കാം, എനിക്കറിയില്ല. ആ സമയം ഈ വരുന്ന ആഴ്ചയിലാകാം. പരിശുദ്ധാത്മാവ് വരികയും യേശുക്രിസ്തുവിനെ കൊണ്ടുവന്നു എന്നും വരാം. ഒരുപക്ഷേ അവൻ ഈ അടുത്ത ആഴ്ചയിൽ വന്നെന്ന് വരാം. അവൻ ഇന്നു രാത്രിയിൽ വന്നേക്കാം. അവനെപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. അവനത് നമ്മോട് പറയുകയില്ല. എന്നാൽ ഞാൻ വാർദ്ധക്യമായി മരിക്കാതിരിക്കേണ്ടതിന് നാം വളരെ അടുത്തായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 54 വയസ്സായിരിക്കുന്നു എന്നിരിക്കലും അവൻ ഇവിടെ വരുവോളം ഞാൻ വാർദ്ധക്യമായി മരിക്കില്ല. കാണണോ, എന്നെ വെടിവെക്കുകയോ കൊല്ലുകയോ അതല്ല മറ്റെന്തെങ്കിലുമായി ഏതെങ്കിലും വിധത്തിൽ കൊല്ലപ്പെടുകയോ ചെയ്തില്ലെങ്കിൽ അവൻ വരുവോളം വാർദ്ധക്യം എന്നെ കൊല്ലുകയില്ല. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ ഇതും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. തിരുവെഴുത്ത് പ്രകാരം 33 വർഷം മുമ്പ് അവൻ പറഞ്ഞതിന് പ്രകാരം സ്പഷ്ടമാക്കിയാൽ 1933 അവിടെ ആ നദിയിൽ വച്ച് അവൻ പറഞ്ഞതെന്താണ്? സകലതും കൃത്യമായും സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഞാനത് ചെയ്തെന്ന് വരില്ല. എന്നാൽ ഈ സന്ദേശം യേശു ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തും. കാരണം ഒന്നാമത്തെ വരവിന്റെ മുന്നോടിയായി യോഹന്നാൻ സ്നാപകനെ അയച്ചതുപോലെ ഈ സന്ദേശം രണ്ടാം വരവിന് മുന്നോടിയായി പോകുന്നതാണ്. യോഹന്നാൻ പറഞ്ഞു, ലോകത്തിന്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിതാ. കാണുന്നോ, അതുകൊണ്ട് ഇത് ഓരോ രീതിയിലും സമാന്തരമായി പോകുന്നു. അത് ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു. സന്ദേശം മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ രാത്രിയിലുടനീളം അനേക വൻ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ ഇവിടെ മുറിയിൽ വച്ച് എനിക്ക് അഭിമുഖ സംഭാഷണം ഉണ്ടായിരുന്നു. ആൻഡ്രേ എന്ന് പേരോടുകൂടിയ ഒരു ചെറുപ്പക്കാരൻ, അവനൊരു പക്ഷേ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ടാകാം. അവൻ ടെക്സാസിലെ സാൻ ആന്റോണയിൽ നിന്നുമാണ് അവൻ ചോദിക്കാനായി വന്നത്. കാലിഫോർണിയയിൽ നിന്ന് വന്ന് ഡല്ലാസിലേക്ക് പോകുന്ന വഴിയിൽ അവരുടെ കൂടാരത്തിൽ ഒരു രാത്രി ചിലവഴിച്ചിരുന്നെങ്കിൽ വെറും ഒരു രാത്രി മാത്രം നമുക്കത് ചെയ്യാനാകുമോ എന്ന് അവർക്ക് അടുത്ത ദിവസമോ രണ്ടു ദിവസത്തിനുള്ളിലോ അറിയാനാകുന്നതാണ്. അവൻ അതേപ്പറ്റി എന്നോട് പറയുകയായിരുന്നു. ആദ്യത്തെ യോഗത്തിനു ശേഷം ഞാൻ പിന്നെ ഒരിക്കലും സാൻ ആന്റോണയിൽ ആയിരുന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ സാൻ ആന്റോണയിലേക്ക് വന്നപ്പോഴുള്ള ആദ്യ യോഗമായിരുന്നു. സൗരൻ കൂട്ടയും ഇന്റർനാഷണൽ ബൈബിൾ സ്കൂളും എന്നോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് യോഗമുണ്ടായിരുന്ന ഓഡിറ്റോറിയം ഏതായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി. അതിന്റെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ രാത്രിയായിരുന്നു. ഒന്നാമത്തെ രാത്രി എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പ്രസംഗവേദിയിലേക്ക് നടന്നു പോകുമ്പോൾ കെട്ടിടത്തിന്റെ ഏറ്റവും പിന്നൊന്നും ആരോ ഒരാൾ എഴുന്നേറ്റ് ഒരു മെഷീൻ ഗൺ കൊണ്ട് വെടിയുതിർക്കും പോലെ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അയാൾ ഇരിക്കാൻ തുടങ്ങിയതേയുള്ളൂ. ഒന്നോ രണ്ടോ നിമിഷത്തിനുള്ളിൽ തന്നെ പ്രസംഗവേദിയിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് അതിന്റെ വ്യാഖ്യാനം നൽകി. അപ്പോൾ ഞാൻ നിന്നു. അവൻ പറഞ്ഞതിലേക്ക് തിരിഞ്ഞു. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ മനുഷ്യനറിയാമോ? അയാൾ പറഞ്ഞു, ഇല്ല സാർ. പിന്നെ അവൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? അയാൾ പറഞ്ഞു, ഞാൻ ജോലിയെടുക്കുന്ന ജനങ്ങൾ ഇന്ന് രാത്രിയിൽ ഇവിടെയായിരുന്നിട്ട് അവർ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. അവനൊരു പശുപരിപാലകനായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളെന്ത് ചെയ്യുന്നു? അയാൾ പറഞ്ഞു, നിങ്ങൾ അവനെ അറിയുമോ? അയാൾ പറഞ്ഞു, ഇല്ല സാർ, ഞാൻ അയാളെ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളെന്ത് ചെയ്യുന്നു? അയാൾ പട്ടണത്തിലെ ഒരു വ്യാപാരിയായിരുന്നു. അവർ അതിൽ പറഞ്ഞത് ഇപ്പോൾ ഞാൻ നന്നായി മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലായ്പ്പോഴും അന്യഭാഷകൾ സംസാരിക്കുന്നതിനെ കുറിച്ച് അല്പം അവിശ്വാസിയായിരുന്നു. അതിൽ കൂടുതലും ജഡീകമായിരുന്നു എന്നതാണ്. കൂടാതെ അത് ആയിരിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ അത് പറയപ്പെട്ടപ്പോൾ അതിന്റെ വ്യാഖ്യാനം അതിനും 11 വർഷങ്ങൾക്ക് മുമ്പ് നദിയിൽ വച്ച് കർത്താവ് ദൂതൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുമായിരുന്നു. ക്രിസ്തുവിന്റെ ഒന്നാം വരവിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ അയക്കപ്പെട്ടതുപോലെ രണ്ടാം വരവിന് മുന്നോടിയായി നീ അയക്കപ്പെട്ടിരിക്കുന്നു. കാണുന്നോ, ആ ദൂതൻ ആ പ്രകാശം അത് സ്പഷ്ടമായി തിരിച്ചറിയിച്ചത് അവിടെ വെച്ചായിരുന്നു. സഭയാലും വചനത്താലും ശാസ്ത്രത്താലും സകലത്താലും അത് തിരിച്ചറിയിച്ചിരുന്നു. ആ പ്രകാശം ജനസമൂഹത്തിന് മുമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ നിന്നിരുന്നതിന് നേരെ മുകളിലായി നിന്നു. അവിടെ നേരെ സ്പ്രിംഗ് സ്ട്രീറ്റിന് താഴ്വശത്ത് അവിടെ ഉണ്ടായിരുന്ന പാലത്തിന്റെ കീഴിൽ ഉച്ചനേരം 12 സമയത്ത് വെള്ളത്തിൽ വെച്ചായിരുന്നു. ഇപ്പോൾ അത് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അത് പറഞ്ഞതുപോലെ കൃത്യമായും വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അത് സംഭവിക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന സഹോദരൻ എന്നോട് പറയുകയായിരുന്നു, ഇവിടെയുള്ള സഭയിൽ നിന്നും സഹോദരി നോയിയുടെ മകളെയാണ് അവന് വിവാഹം ചെയ്തിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ അനുമാനിക്കുന്നത് ആ ചെറുപ്പക്കാരൻ സഹോദരൻ ആറ്ററെ, താങ്കൾ ഇവിടെയുണ്ടോ? എനിക്കറിയില്ല, അവൻ സാൻ അറ്റോണിയിൽ നിന്നുമാകുന്നു. അവൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവൻ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ എന്നോട് പറയുകയായിരുന്നു, അതവന്റെ അപ്പൂപ്പനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ യോഗത്തിൽ വച്ച് അവൻ ആ ജീവനാന്തം ഒരു അപസ്മാര രോഗമുള്ളവനായിരുന്നിട്ട് അവിടേക്ക് കൊണ്ടുവരപ്പെട്ടു. മിനിസ്ട്രിയുടെ ആരംഭത്തിൽ അത് ആദ്യമായിരുന്നിട്ട് അത് പറഞ്ഞപ്പോൾ അവരുടെ കൈകൾ എന്റെ മേൽ വെച്ചുകൊണ്ട് ഹൃദയവിചാരം വെളിപ്പെടുത്തി എന്തു പറയപ്പെട്ടിരുന്നുവോ അത് തന്നെയായിരുന്നു അത്. അവരുടെ ഹൃദയ രഹസ്യങ്ങൾ വരെ എനിക്ക് അറിയാൻ പോകുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, ഇന്ന് രാത്രിയിൽ സാക്ഷികളായി അനേകരുണ്ട്. അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഓർക്കുന്നു, അത് കഴിഞ്ഞ് ഏകദേശം 5-6 വർഷങ്ങൾക്ക് ശേഷം അത് സംഭവിച്ചു. കാനഡയിലായിരുന്നപ്പോഴാണ് അത് ആദ്യമായി സംഭവിച്ചത്. പിന്നെ അവൻ പറഞ്ഞു, നീ ആത്മാർത്ഥതയുള്ളവനായി തുടർന്നാൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ആ മൂന്നാമത്തെ കാര്യം സംഭവിച്ചിരിക്കുന്നു. നോക്കൂ, തുടർച്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവൻ പറഞ്ഞു, അവന്റെ പിതാവിനെ നിരയിൽ കൊണ്ടുവന്നപ്പോൾ ഈ അപസ്മാരത്തെയും അങ്ങനെയുള്ളതിനെയും പറ്റി പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന അവനായി പ്രാർത്ഥിച്ചു. അത് 16 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു, ഏകദേശം 17 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അവൻ ഒരിക്കലും ഒരു പെട്ടെന്ന് പിടിപെടുന്ന രോഗമുണ്ടായിട്ടില്ല. അവൻ ഏകദേശം 85 വയസ്സിനടുത്തിരിക്കുന്നു. അന്ന് മുതൽ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു രോഗവും ഉണ്ടായിട്ടില്ല. എന്താണത്? യേശു ക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനനാകുന്നു. മാർഗേ മോർഗൻ കേട്ടിട്ടുണ്ടോ? സഹോദരി മാർഗേ മോർഗൻ ക്യാൻസർ തിന്നിരുന്ന ഒരു മഹിള, ഒരു നഴ്സായിരുന്നു. സഹോദരി മോർഗനെ ഓർക്കുന്നവരെ എത്ര പേരുണ്ട്? അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് അകത്ത് കടക്കാൻ സാധിച്ചില്ല. അവൾ രോഗികളെ പരിചരിച്ചിരുന്നു. നിങ്ങൾ നോക്കൂ, ലൂയിസ്വില്ലയിലെ ക്യാൻസർ ബാധിച്ചവരുടെ ലിസ്റ്റിൽ പ്രകാരം ആ സ്ത്രീ 16 വർഷത്തിന് മുമ്പേ 17 വർഷം മുമ്പേ മരിച്ചു പോയിരുന്നു. വക്കീലായിരുന്ന, ക്രിസ്ത്യൻ വക്കീലാണ് ജിം ടോം റോബർട്ട്സൺ, അതിനെക്കുറിച്ച് കേട്ടപ്പോൾ അത് ശരിയാണോ എന്ന് പരിശോധിച്ചു നോക്കി കണ്ടുപിടിക്കാനായി അദ്ദേഹം ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിലേക്ക് പോയി. എന്തുകൊണ്ടെന്നാൽ അയാളുടെ പിതാവ് ബോർഡിലുണ്ടായിരുന്നിട്ട് ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിലെ ട്രസ്റ്റിയായിരുന്നു. അവർ ആ കേസിലേക്ക് നോക്കി ആ സ്ത്രീ വർഷങ്ങൾക്കു മുമ്പ് തന്നെ മരിക്കേണ്ടതായിരുന്നു എന്ന് കണ്ടു. അവൾ ഇവിടെ ജെഫർസണിലെ ആശുപത്രിയിൽ രോഗികളെ പരിചരിക്കുന്നു. അവർ അവളെ ഇവിടെ നിർത്താനായി പിടിച്ചപ്പോൾ അവർക്കവളെ നേരെ പിടിക്കേണ്ടി വന്നപ്പോൾ അവൾ അവളുടെ ശരിയായ മാനസിക നിലയിൽ പോലും ആയിരുന്നില്ല. എന്നാൽ അത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതായിട്ട് അവൾ ജീവിച്ചിരിക്കുന്നു. അവൾ രോഗികളെ പരിചരിക്കാനായിട്ടാണ് ലൂയിസ്വില്ലയിലേക്ക് പോയിരുന്നത്. മാത്രമല്ല, ഇവിടെ താഴെയുള്ള ഒരു വ്യക്തി, ഷിംസ് കാൻഡിയുടെ സ്ഥലം, ഇന്ന് രാത്രി ശ്രീമാൻ ഷിംസ് ഇവിടെയുണ്ടോ? അദ്ദേഹം ഇവിടെ ഉണ്ട് എങ്കിൽ അവൻ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോണി ഷിംസ് നല്ല ശക്തനായ മനുഷ്യൻ. അനേക നേരങ്ങളിൽ ഞാനിത് പറയാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല, എന്നാൽ ഇത് സത്യമാണ്. ആഴ്ച മുഴുവനും ഞാൻ ജോലിയെടുത്താൽ പോപ്പ് എനിക്ക് ഒരു ഡിം തരുമായിരുന്നു. ഞാൻ രണ്ട് സൈക്കിളും എടുത്തുകൊണ്ട് സഹോദരൻ മൈക്ക് ഈഗന്റെ സ്ഥലത്തേക്ക് ചുറ്റുമായി വരുമായിരുന്നു. ഇവിടെയുള്ള ട്രസ്റ്റിമാരിൽ ഒരാളാണ് ജിമ്മി പോളും ചേർന്ന് അദ്ദേഹത്തിന്റെ മകൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ജിമ്മിയും ഞാനും ആത്മാർത്ഥ മീൻപിടുത്തക്കാരാണ്. ഞങ്ങൾ പട്ടണത്തിലേക്ക് പോയി ഒരു നിക്കൽ കൊടുത്ത് കാണുന്ന സിനിമ കാണുമായിരുന്നു. ഞങ്ങൾ പണ്ടത്തെ നിശ്ചല ചിത്രങ്ങൾ കാണുമായിരുന്നു. ഞങ്ങൾ കൊച്ചുകുട്ടികളായിരുന്നു, ഏകദേശം 8-10 വയസ്സുവരുമായിരിക്കും. ഞങ്ങൾ വില്യം എസ് ഹോട്ടലിന്റെ കാണുമായിരുന്നു. ആ പണ്ടത്തെ ഉടനെ നിങ്ങളിൽ അനേകരും ഓർക്കുന്നുണ്ടാകില്ല. നിശ്ചല ചിത്രങ്ങൾ ഞാൻ വായിച്ചിരുന്നില്ല, സംഭവിക്കുന്നതായിരുന്നു എന്ന് മാത്രം ഞാൻ നോക്കിയിരുന്നു. ഇത് അതെല്ലാം പറഞ്ഞിരുന്നു എങ്കിലും എനിക്കത് പറയാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അവൻ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എനിക്കൊരു നിക്കൽ അധികമായി കിട്ടിയാൽ, ഒരു പെന്നിയുടെ കോൺ ഐസ്ക്രീം കിട്ടുന്നത് എത്ര ഓർക്കുന്നുണ്ട്? ശരി, എനിക്ക് അതിൽ 3 കോൺ ഐസ്ക്രീമും 2 പെന്നിയുടെ വിലയ്ക്കുള്ള റെഡ് ഷോർട്സും കിട്ടുമായിരുന്നു. എനിക്ക് ഐസ്ക്രീം കോണുകളെ പിടിച്ചുകൊണ്ടിരിക്കാൻ കഴിയാത്തതിനാൽ ഞാൻ അവയെ തിന്നുമായിരുന്നു. ഞാൻ 2 പെന്നിയുടെ വിലയ്ക്ക് റെഡ് ഹോട്ട്സും വാങ്ങുമായിരുന്നു. അത് ഏകദേശം 1.5 pounds തന്നെ ആ സാധനം വരുമായിരുന്നു. ഷിംസ് അവയെ ഉണ്ടാക്കിയിരുന്നു. ഞാൻ അവിടേക്ക് പോയി പിന്നിലിരുന്നു കൊണ്ട് വില്യം എസ് ഹാർട്ട്സിനെ നോക്കുമായിരുന്നു. ഈ ചെറുപ്പക്കാരന് എന്നെക്കാൾ ഒരല്പ വയസ്സ് കൂടുതലുണ്ടാകും. ഒരു രോഗഗ്രസ്തനായി തീരുകയും ലൂയിസ്വില്ലയിലെ പ്രശസ്തരായ 5 വിദഗ്ധ ഡോക്ടർമാർ അവനെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 45 pounds ഭാരമുണ്ടായിട്ട് മരിക്കാറായി കിടന്നിരുന്നു. അയാളെ പരിചരിച്ചിരുന്നത് ശ്രീമതി മാർഗോണായിരുന്നു. അദ്ദേഹം അത്രമാത്രം മോശമായ ഒരവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന് അനേക കുഴപ്പങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്വാസകോശങ്ങൾ പൊയ്ക്കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ശ്വാസക്കുഴൽ പൊയ്ക്കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ചെറിയ കൈകൾ ചുറ്റിനും ഇത്രയും വലുതായിട്ട് അദ്ദേഹം അവിടെ മരിക്കാറായി കിടന്നിരുന്നു. ശ്രീമതി മാർഗോണിനെ ആ ജോലിക്കായി വാടകയ്ക്കെടുത്തിരുന്നു. അങ്ങനെ അവൾ അയാളോട് പറഞ്ഞു, ഞാനൊരിക്കൽ ഒരു ക്യാൻസർ രോഗിയായിരുന്നു. പിന്നെ അയാളോട് ഇത് പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞത്? ബില്ലി ബ്രൻഹാമോ? എന്താ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ നാളുകൾ റെഡ് ഹോട്ട്സും ഐസ്ക്രീം കോണുകളും വിറ്റിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അതിശയം, എനിക്ക് അദ്ദേഹം പ്രാർത്ഥിക്കാൻ വരുമോ? അങ്ങനെ ഞാൻ ജൂനി ഷിംസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ഇപ്പോൾ നിങ്ങൾ അയാളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിവിടെ താഴ്വശത്തെ ഷിംസ് ക്യാൻഡിയാണ്. തെരുവിലൂടെ താഴേക്ക് പോകുമ്പോൾ ലീറോസ് തിയേറ്ററിന്റെ അടുത്ത വാതിലോ രണ്ടാമത്തെ വാതിലോ ആണ് ഷിംസ് ക്യാൻഡി. അത് എവിടെയാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. എന്റെ അത് ജെഫർസൺ വില്ലയിൽ സ്ഥാപിതമായിട്ടുള്ള വെച്ച് ഏറ്റവും പഴയ ഒന്നാണ്. അഞ്ച് വിദഗ്ധ ഡോക്ടർമാരാൽ അവന് മണിക്കൂറുകൾ മാത്രം നൽകി അവിടെ മരിക്കാൻ കിടന്നിരുന്നു. അത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതായിരുന്നു, നിങ്ങൾ മരിക്കില്ല. കൗണ്ടർ നിന്നുകൊണ്ട് നിങ്ങൾ വീണ്ടും എനിക്ക് റെഡ് ഹോട്ട്സ് വിൽക്കും. അദ്ദേഹം സുഖം പ്രാപിച്ചു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ വളരെ നാളുകളായി ഞാനത് മറന്നുപോയിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ക്രിസ്മസിന് സമയത്ത് ഞാനും ഭാര്യയും കൂടെ കുറച്ച് കാൻഡി വാങ്ങാൻ അവിടേക്ക് പോയി. എങ്ങനെയോ എനിക്കതറിയില്ല, ഞങ്ങൾ ഷിംസിനെ കുറിച്ച് ചിന്തിക്കാനിടയായി. കാരണം സാധാരണയായി ഈ ഏതെങ്കിലും ഒരു ഡ്രഗ് സ്റ്റോറിനുള്ളിൽ പോയി അത് വാങ്ങുകയാണ് പതിവ്. എന്നാൽ ഞങ്ങൾ ഷിംസിന്റെ മുന്നിൽ തന്നെ നിർത്തി. ഞാൻ അകത്തെ കടന്നപ്പോൾ അയാളുടെ സഹോദരി നോക്കിയിട്ട് അവൾ പറഞ്ഞു, അതെ ബ്രഹ്മ. അവൾ ചോദിച്ചു, താങ്കൾ ജൂനിയർ ഓർക്കുന്നോ? ഞാൻ പറഞ്ഞു, അതെ. അവിടെ ഒരു വലിയ തടിച്ച ബലവാൻ കാഴ്ചയ്ക്ക് ആരോഗ്യമുള്ള വ്യക്തിയെ പോലെ ഉണ്ടായിരുന്നു. ഞാൻ കൗണ്ടറിലേക്ക് നടന്നു ചെന്നു, അതിലേക്ക് നോക്കി, ഇങ്ങനെ താഴേക്ക് നോക്കി. ഞാൻ പറഞ്ഞു, ആ റെഡ് ഹോട്ട്സിൽ നിന്നും ഞാൻ ഒരു പൗണ്ടിനുള്ളത് വാങ്ങും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ സർ. അങ്ങനെ അയാളുടെ സഹോദരി എന്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ളത് എടുക്കാറായി നിൽക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹം അവയെ പുറത്തെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു, വളരെ മുമ്പ് ഇവിടെ സിനിമ കാണിക്കുന്ന സമയം ഞാൻ അവ തിന്നാറുണ്ടായിരുന്നു. എന്റെ തല താഴ്ച തന്നെ വെച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെയോ? പിന്നെ പറഞ്ഞു, കുട്ടികളിൽ വളരെയേറെ പേർ അത് വാങ്ങാറുണ്ട്. അവർ ഇപ്പോഴും വാങ്ങുന്നു. ഞാൻ പറഞ്ഞു, അതിന്റെ വിധി ഉണ്ടാക്കിയത് എന്റെ പിതാവാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഞാൻ അവ നന്നായി ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ അദ്ദേഹം അതെല്ലാം എടുത്ത് പെരുക്കിക്കെട്ടി എന്റെ കയ്യിൽ തന്നിട്ട് ചോദിച്ചു, ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. എന്നിട്ട് നിവർന്നെ നോക്കി, ഓ എന്റെ, അദ്ദേഹം പറഞ്ഞു, ബ്രദർ ബ്രൻഹാം. ഞാൻ പറഞ്ഞു, ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ റെഡ് ഹോട്ട്സ് ഇതാ ഇവിടെയാണ്. അദ്ദേഹം പറഞ്ഞു, ബ്രദർ ബ്രൻഹാം, ഞാൻ പൂർണ്ണമായും സൌഖ്യമായിട്ട്, അതിന്റെ ഒരൊറ്റ പ്രതീതി പോലുമില്ല. എന്റെ ഒരു ചെവിക്കൊരല്പം കേൾവിക്കുറവുണ്ട്. അദ്ദേഹം തന്റെ 50കളിലായിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഒരു ചെവിയിലൂടെ കേൾക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ അവിടെ ആയിരുന്നപ്പോൾ അവർ എനിക്ക് വളരെയേറെ രോഗാണുനാശകരമായ ഔഷധം നൽകിയിരുന്നു. യേശു ക്രിസ്തുവിന്റെ അത്ഭുതകരമായ കൃപ. ഇപ്പോൾ മറ്റെന്തെങ്കിലും പറയാൻ എനിക്ക് അത്രയേറെ സമയമില്ല. എന്നാൽ ഞാൻ പ്രസ്താവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് അണ്ണാനെ പറ്റിയുള്ളത് ഓർമ്മയുണ്ട്? ശരി, അതെന്റെ ജീവിതത്തിലെ അമ്പരപ്പിക്കുന്ന തിരുവെഴുത്താണ്. അതെനിക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ അമ്പരപ്പിക്കുന്ന മറ്റൊന്ന് അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ അത് ചെയ്യണമെന്ന് ദൈവം അറിഞ്ഞിരുന്നതിൽ നന്നായിട്ട് ഒരു നല്ല രീതി മോശ ദൈവത്തോട് പറയുന്നതാണ്. മോശ പറഞ്ഞു, ജനങ്ങൾ പറയും, നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാനായി. എന്നാൽ വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, മോശ അവനെ ആ വിടവിലേക്ക് എറിയുകയും ചെയ്തു. പിന്നെ ഞാൻ അത് കണ്ടുപിടിച്ചു. മോശെ അത് ക്രിസ്തു മോശയിലായിക്കൊണ്ട് ജനങ്ങൾക്കായി നിൽക്കുന്നതായിരുന്നു. കടന്നു അങ്ങനെ പിന്നെ ഈ തെരുവഴുത്തിന്മേൽ. അതിന്മേൽ ഞാൻ ഒരിക്കലും പ്രസംഗിച്ചിരുന്നില്ല. നീങ്ങിപ്പോക എന്ന് നിങ്ങൾ ഈ മലയോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കഥയറിയാം. അതുകൊണ്ട് ഞാൻ അത് വിട്ടുകളയുകയാണ്. ഇപ്പോൾ അതെന്തിലേക്ക് നയിക്കുന്നുവോ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെ എനിക്കറിയൂ. സൗരൻ വുഡും സൗരൻ ഫ്രഡ്സും മറ്റുള്ളവരും ഇവിടെ കെട്ടിടത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. അത് സംഭവിച്ചപ്പോൾ ഉണ്ടായിരുന്നു, അഥവാ അതവിടെ സംഭവിച്ചുടൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. കെൻഡുക്കിയിൽ നിന്നുള്ള സൗരൻ റോട്ട്നിയും സൗരൻ ചാർലിയും അത് കെൻഡുക്കിയിൽ വെച്ച് സംഭവിച്ചപ്പോൾ സഹോദരി ഉഡ്സന്റെ സഹോദരനും മറ്റും അവിടെ ഉണ്ടായിരുന്നു. അത് രണ്ടാം പ്രാവശ്യം സംഭവിച്ചപ്പോഴായിരുന്നു. ഇല്ലാതിരുന്നൊരു കാര്യം വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി. കാണുന്നോ, എല്ലാ സമയത്തും സംസാരിക്കുകയും തിരുവഴുത്തിനെ പിന്താങ്ങുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മൂന്നാം പ്രാവശ്യം സംഭവിച്ചത് കെയ്റ്റി റൈറ്റിനായിരുന്നു. കെയ്റ്റി ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? അത് എഡിറ്റിന്റെ കെയ്റ്റി റൈറ്റിനെ അറിയുന്ന എത്ര പേരുണ്ട്? അത് സംഭവിച്ചപ്പോൾ സൗരം ഉണ്ടും ഞാനും അവിടെ ഇരിക്കുകയായിരുന്നു. അവൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുക എന്ന് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ആ അണ്ണാനുകൾ എങ്ങനെ പ്രത്യക്ഷമായി എന്നതിനെപ്പറ്റി ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, അതിലുള്ള ഒരേ ഒരു കാര്യം, അവൻ യഹോവ ഈരയാകുന്നു. അബ്രഹാമിന് ഒരു മുട്ടനാട് ആവശ്യമായിരുന്നപ്പോൾ ദൈവം ആ മുട്ടാടിനെ കൊടുത്തു. കൂടാതെ അവൻ അണ്ണാനുകളെയും ഏർപ്പാടാക്കി. മുട്ടാടുണ്ടാക്കാനായി അവന് സംസാരിക്കാൻ കഴിഞ്ഞതുപോലെ തന്നെ അവന് സംസാരിക്കാൻ കഴിഞ്ഞിട്ട് ഒരണ്ണാനെ അസ്തിത്വത്തിൽ കൊണ്ടുവരാനാകും. കാരണം അവൻ സൃഷ്ടാവാകുന്നു. അബ്രഹാം അത് വേണമെന്ന് പറഞ്ഞില്ല. അവൻ വളരെ ലളിതമായി ചെയ്യാൻ പോവുകയായിരുന്നു. എന്നാൽ അത് യഹോവ ഈരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുകയായിരുന്നു. ഞാനത് പറയുമ്പോൾ ഒരു ചെറിയ വിനയമുള്ള സ്ത്രീ, മൂന്നാം വലി ഒരു മനുഷ്യന് മേൽ ഇത് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ ആദ്യമായി സംഭവിച്ചത് ഒരു എളിയ സ്ത്രീയുടെ മേലായിരുന്നു. അത് അവളുടെ ഉപജീവനത്തിനായി അവളുടെ ചെറിയ കൃഷിസ്ഥലത്തു നിന്നും അവൾക്കെല്ലാമായി കിട്ടുന്നത് ഒരു വർഷത്തിൽ $200. അവളുടെ ഭർത്താവ് മരിച്ചുപോയി. രണ്ട് പുത്രന്മാർ സംസ്കാരമില്ലാത്തവരെ പോലെ അലഞ്ഞു നടന്നിരുന്നു. അതിൽ നിന്നും ഈ കൂടാരം പണി കഴിപ്പിക്കാനായി ഇവിടെ വന്ന് $20 സംഭാവന നൽകി. പലവ്യഞ്ജനങ്ങൾ വാങ്ങാനായി അന്ന് രാവിലെരം കുറച്ചു പണം മേട എന്തെങ്കിലും തന്നിരുന്നു. $20 ആ ദിവസം തന്നെ ഞാൻ അവൾക്കത് തിരികെ കൊടുക്കാൻ പോവുകയായിരുന്നു. അവൾ അതിന് കൊടുക്കേണ്ടതില്ലെന്ന് പറയാനായി ഞാൻ അവിടെ താഴേക്ക് പോവുകയായിരുന്നു. എന്നാൽ അവൾ അത് വാങ്ങിയില്ല. ഞാനത് പറയുമ്പോൾ അവൾ അവിടെ മൂലയ്ക്കായിരുന്നിരുന്നു. ഞാൻ അറിയുന്ന ഒരേ ഒരു കാര്യം, അവൻ ഇന്നും യഹോവയിലെ തന്നെ. ഹെയ്റ്റി ശരിക്കുമുള്ള ആ വാക്ക് പറഞ്ഞു. അവൾ പറഞ്ഞു, അത് സത്യമല്ലാതെ മറ്റൊന്നുമല്ല. അവൾ അത് പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന സോരൻ ബാങ്ക്സ് അവിടെ ഉണ്ടായിരുന്നു. അത് അകലെ നിന്ന് വരുന്നതായി ആ മുറിയിൽ അനുഭവപ്പെട്ടു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, അണ്ണാനകളെ പറ്റി പറഞ്ഞു, അതേ ശബ്ദം പറഞ്ഞു, അവൾ ചോദിക്കുന്നെന്തും അവൾക്ക് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞു, സഹോദരി ഹെയ്റ്റി, ദൈവത്തിന്റെ മുന്നിൽ ഒരു സാക്ഷിയായി ഇത് അതാകുന്നു. ഇപ്പോൾ നിന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്നെന്തും ചോദിച്ചുകൊള്ളുക. അത് നിന്റെ മടിത്തട്ടിൽ കിടന്നില്ല എങ്കിൽ പിന്നെ ഞാൻ ഒരു കള്ളപ്രവാചകനാണ്. അവൾ ചോദിച്ചു, ബ്രഹ്മണഹാം, എല്ലാവരും കരയുകയായിരുന്നു. ചോദിച്ചു, ഞാൻ എന്ത് ചോദിക്കണം? ഞാൻ പറഞ്ഞു, നീ ദരിദ്രയാണ്, നീ ഇവിടെ മലയുടെ മേൽഭാഗത്ത് കാശില്ലാതെ ജീവിക്കുന്നു. വേണമെങ്കിൽ നിനക്കത് ചോദിക്കാം. മുടന്തു ബാധിച്ച ഒരു ചെറിയ സഹോദരി നിനക്കുണ്ട്, എഡിത്ത് ഇവിടെ ഇരിക്കുന്നു. വർഷങ്ങളോളം നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ അവളുടെ രോഗസൗഖ്യം ചോദിക്കാം. ഞാൻ പറഞ്ഞു, നിന്റെ അപ്പനും അമ്മയും വൃദ്ധരായി ക്ഷീണിച്ചിരിക്കുന്നു. വേണമെങ്കിൽ അവർക്കായി ചോദിക്കാം. നീ എന്ത് ചോദിച്ചാലും സഹോദരി ഹെയ്റ്റി, അതിപ്പോൾ തന്നെ സംഭവിക്കുമോ ഇല്ലയോ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞു, അവനിപ്പോൾ എന്നോട് പറഞ്ഞു, അതേ ശബ്ദം തന്നെ പറഞ്ഞിരിക്കുന്നു, അവൾ ചോദിക്കുന്നെന്തും അവൾക്ക് കൊടുക്കുക. പിന്നെ അവൾ ചുറ്റിനും നോക്കിയിട്ട് പറഞ്ഞു, റബർഹാം, ഞാൻ എന്താണ് ചോദിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, നിന്റെ ആശ എന്താണെന്ന് പറയൂ. നിന്റെ ഏറ്റവും വലിയ ആശ എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ, അത് പറയൂ. അവളുടെ ആൺകുട്ടികൾ ഒപ്പം ചേർന്നുകൊണ്ട് അടക്കി ചിരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ പറഞ്ഞു, എനിക്കുള്ള ഏറ്റവും വലിയ ആശ എന്റെ രണ്ടു പുത്രന്മാരുടെയും രക്ഷാനുഭവമാകുന്നു. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുനാമത്തിൽ ഞാൻ അവരെ നിനക്ക് തരുന്നു. അതാ അവരവിടേക്ക് പോയി. അവരെ ആലയത്തിൽ വിശ്വസ്തയോടെ ആയിരുന്നു. തിരുവത്താഴത്തിലും ചെറിയ കുട്ടികളായിരുന്നിട്ടും പ്രായമുള്ളവരുടെ കാലുകളും മറ്റും കഴുകുന്നു. അതിന് നാം എല്ലാവരും സാക്ഷികളാകുന്നു. അവൾക്കുണ്ടായിരുന്നത് ഒരു യഥാർത്ഥമായ തെരഞ്ഞെടുപ്പായിരുന്നു. അവളുടെ അമ്മയ്ക്ക് മരിക്കണം, അങ്ങനെ തന്നെ അവൾക്കും അവർക്കെല്ലാവർക്കും സംഭവിക്കും. എന്നാൽ അവൾ ചോദിച്ചത് എന്താണെന്നോ, നിത്യമായത്, അവളുടെ കുഞ്ഞുങ്ങളുടെ മാനസാന്തരം, അത് അവിടെ സംഭവിച്ചു. അത് മൂന്നാം പ്രാവശ്യമായിരുന്നു. അത് നാലാം പ്രാവശ്യം സംഭവിച്ചത്. അതിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വിവരിച്ചിരുന്നു. അതവിടെ പർവ്വതത്തിന്റെ മുകളിൽ കൊടുങ്കാറ്റ് വീശിയപ്പോഴായിരുന്നു. എത്ര പേർ അത് കേട്ടിരുന്നു? ഓ, നിങ്ങളെല്ലാവരും ശരി. അവിടെ ആ കൊടുങ്കാറ്റ് വീശിയപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ദൈവമെന്റെ ന്യായാധിപനായിരിക്കെ പർവ്വതം താഴേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്ന ഡേവിഡ് വുഡ് അവനിവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അത് വളരെ വലിപ്പമുള്ള ഒന്നായിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവന്റെ ഡാഡിക്ക് ഉണ്ടാക്കി കൊടുത്തതുപോലെ ഉള്ളവരണം അവൻ എനിക്ക് ഉണ്ടാക്കി തരാൻ ശ്രമിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. മസാലയിട്ട് വേവിച്ച ഒരു വലിയ കഷ്ണം മാട്ടിറച്ചിയും പിന്നെ ഇറച്ചിയും എല്ലാം കൂടെ അവൻ ഒരുമിച്ച് കൂട്ടിക്കുഴച്ചു. ഞാൻ അതിനെ എന്റെ ഷട്ടിലിട്ടു. അതിൽ ഒലിച്ചിറങ്ങിയിട്ട് അതിന് കുഴച്ച മാവ് പോലെ ഒരു തടിച്ച സാൻഡ്വിച്ചായി തീർന്നു. ഞാൻ പർവ്വതം താഴേക്ക് ഇറങ്ങുകയായിരുന്നു. അത്ര വലിയ കൊടുങ്കാറ്റ് പോലെ ആയിരുന്നിട്ട് എനിക്ക് എന്റെ മുന്നിൽ എന്റെ കൈ പോലും വളരെ പ്രയാസത്തോടെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ അറിഞ്ഞിരുന്നു, നിങ്ങൾ ചുറ്റിത്തിരിയുകയാണ്. കാരണം കൊടുങ്കാറ്റ് അത്രയും ശക്തിയാൽ ചുറ്റിയടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ സാക്ഷികൾ ഇവിടെയുണ്ട്. അവരൊരാൾ നമ്മുടെ വിശ്വസ്ത ഡീക്കന്മാരിൽപ്പെട്ട ഒരാളാണ്. അത് സഹോദരൻ വീലർ ആകുന്നു. സഹോദരൻ വീലർ, താങ്കൾ ഇവിടെയുണ്ടോ? അവരെവിടെയാണ്? അതെ, നേരെ ഇവിടെ തന്നെ. സഹോദരൻ വീലർ, സഹോദരൻ മാൻ ന്യൂ അൽബേനിൽ നിന്നുള്ള ഒരു മെത്തഡിസ്റ്റ് പ്രസംഗികൻ. അവൻ ഇന്ന് രാത്രിയിൽ സഹോദരൻ മാൻ ഉണ്ടോ? അവനുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സഹോദരൻ ബാങ്ക്സ്, സഹോദരൻ ബാങ്ക്സ്, താങ്കളുടെ ഉണ്ടോ? അവൻ റെക്കോർഡിംഗ് റൂമിലുണ്ട്. പിന്നെ കൂടാതെ ഡേവിഡ് വുഡ്. സഹോദരൻ ഇവാൻസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അത് ശരിയാണോ? സോറി ഇവാൻസ്, സഹോദരൻ ഇവാൻസ് ചുമനെതിരായി നിൽക്കുന്നു. അവിടെ ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം ഉണ്ടാകുമെന്ന് അത് രണ്ടു ദിവസം മുമ്പ് തന്നെ അവർ മുന്നറിയിച്ചിരുന്നു. ഒരു ശക്തിയേറെ ഹിമവാദം ദേശം താഞ്ഞടിക്കാൻ പോയിരുന്നു. സഹോദരൻ ടോം സിംസൺ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. കാനഡയിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അവിടെ വിട്ടുപോകാൻ അവർ അവനോട് ആവശ്യപ്പെട്ടു. കാരണം അവൻ അതിലൂടെ കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ഹിമവാദം വരുന്നുണ്ടായിരുന്നു. സഹോദരൻ ടോം, താങ്കൾ ഇവിടെയുണ്ടോ? നീ എവിടെയാണ്? അവനിവിടെ നേരെ ഇവിടെ തന്നെ ഇരിക്കുന്നു. അവിടെ മേഘങ്ങൾ കടന്നു വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, എല്ലാവരും പുറപ്പെട്ടു പോയി. അവിടെ പുറകിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന 100 പേരിൽ സവാരിക്കാരൻ, ആ പശുപാലകനും ഞങ്ങളുടെ ചെറിയ കൂട്ടരുമല്ലാതെ അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ തങ്ങാൻ പോവുകയായിരുന്നു. ഞാൻ സഹോദരി ഈവാൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭാര്യയെ വിളിച്ച് ടോണിയോട് ഇങ്ങനെ പറയാൻ പറയണമെന്ന് പറഞ്ഞു. എനിക്ക് പുറപ്പെട്ടു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ വാണിജ്യക്കാരുടെ പ്രഭാത ഭക്ഷണ യോഗത്തിനായി മറ്റാരെങ്കിലും കരുതിക്കൊള്ളാൻ പറയണം. ആ ദിവസം പർവ്വതത്തിന്റെ മുകളിലായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അത് സംഭവിക്കുമ്പോൾ ആദ്യത്തെ ചെറിയ മഴ തുടങ്ങുകയോ മറ്റെന്തായാലും ശരി, ക്യാമ്പിലെ കടന്നുകൊള്ളണം. ഞാൻ പറഞ്ഞു, 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ കൈ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള ചുഴലിക്കാറ്റുണ്ടാകുമ്പോൾ പർവ്വതത്തിന്റെ മേൽവശത്തെ ആ ചെറിയ സ്ഥലത്ത് പോലും 20 മഞ്ഞ് അടിഞ്ഞുകൂടും. അങ്ങനെയാണ് ജനങ്ങൾ നിങ്ങൾ പേപ്പറിൽ വായിക്കുന്നത് പോലെ, അങ്ങനെയാണ് അവർ പിന്നിലായി നശിച്ചു പോകുകയും മറ്റും ചെയ്തത്. എന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ പുറത്തു കിടക്കാമെന്ന് അറിയാമായിരുന്നു. മാത്രമല്ല, ഞങ്ങൾ എവിടെയായിരുന്നു എന്ന് അവർ അറിഞ്ഞുവരുന്നു. അതുകൊണ്ട് അവിടെ തന്നെ താമസിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ പർവ്വതത്തിനുമേലായിരുന്നപ്പോൾ ആ ഹിമവാതം തുടങ്ങിയിട്ട് ഞാൻ താഴേക്ക് പോകാൻ തുടങ്ങി. ഞാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഏകദേശം 1/2 മൈൽ പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ശബ്ദം എന്നോട് പറഞ്ഞു, തിരിയൂ, തിരികെ പോകൂ. ഒരൽപനേരം അവിടെ കാത്തിരുന്നിട്ട് ഡേവിഡ് എനിക്ക് തന്ന ആ സാൻഡ്വിച്ച് ഞാൻ കഴിച്ചു. പിന്നെ അവൻ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ തിരികെ പോയി. അവിടേക്ക് തിരികെ പോയി ഞാൻ അവിടെ ഇരുന്നു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ആ കാറ്റ് ചുറ്റിയടിച്ച് വീശിക്കൊണ്ടിരുന്നു. മരക്കൊമ്പുകൾ ഒന്നിനുമേലൊന്ന് ചാഞ്ഞു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആലിപ്പഴവും മഞ്ഞും പറന്നു വീഴുമ്പോൾ ഒരു ശബ്ദം പറഞ്ഞു, സൃഷ്ടാവായ ദൈവം ഞാനാകുന്നു. ഞാൻ മുകളിലേക്ക് നോക്കി. ഇന്ന് ഞാൻ ചിന്തിച്ചു, അതെവിടെ നിന്നായിരുന്നു? അതൊരു പക്ഷേ ആ കാറ്റായിരിക്കാം. അവൻ പറഞ്ഞു, ആകാശങ്ങളെയും ഭൂമിയെയും ഞാൻ സൃഷ്ടിച്ചു. സമുദ്രങ്ങളുമേലുള്ള ശക്തിയായ കാറ്റുകളെ ഞാൻ നിശ്ചലമാക്കി. അങ്ങനെ തുടർന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ചാടി എഴുന്നേറ്റ് എന്റെ തൊപ്പിയെടുത്ത് മാറ്റി. പിന്നെ അവൻ പറഞ്ഞു, കാറ്റിനോട് പറയൂ അത് നിശ്ചലമാകും. നീ എന്തു പറയുന്നുവോ അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, കാറ്റേ, നീ നിശ്ചലമാകൂ. സൂര്യ, ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്ന 4 നീ സാധാരണ പ്രകാശിക്കും പോലെ പ്രകാശിച്ചു. അത് പറഞ്ഞു തീരും മുമ്പ് തന്നെ ആലിപ്പഴവും മഞ്ഞും സകല നിന്നു. 1-2 തന്നെ സൂര്യന്റെ ചൂട് എന്റെ മുതുകിൽ വന്ന് പതിച്ചു. കാറ്റുകൾ പ്രകാരം വീശുന്നത് ഞാൻ കണ്ടു. വടക്കു നിന്നും തിരികെ വന്നു, താഴേക്ക് വന്ന് കിഴക്കു നിന്നും എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. കിഴക്കു നിന്നും വരികയായിരുന്നു, അത് പടിഞ്ഞാറ് നിന്ന് വരികയായിരുന്നു. കാറ്റുകൾ മാറ്റപ്പെട്ടു, ഈ വഴിയായി വരാൻ തുടങ്ങി. മേഘങ്ങൾ ഒരു നിഗൂഢമായ കാര്യമെന്നതുപോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നുപോയി. സൂര്യൻ കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രകാശിച്ചു. പിന്നെ കുറച്ചു നാളുകൾക്ക് ശേഷം കർത്താവായ യേശു അവിടെ വച്ച് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഞാൻ അവിടേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ എന്റെ ഭാര്യയെക്കുറിച്ച് എന്നോട് പറഞ്ഞു, ഇന്നുവരെയും വിവാഹവാർഷികത്തിൽ ഞാൻ വീട്ടിലുണ്ടായിരുന്നിട്ടില്ല. ഞങ്ങൾ വിവാഹിതരായിട്ട് 22 ഒന്നാം വിവാഹവാർഷികം 1 ഞങ്ങൾ വിവാഹിതരായപ്പോൾ ഞാൻ അവളെ ഒരു വേട്ടയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാരണം എനിക്ക് വേട്ടയ്ക്കും പിന്നെ ഹണിമൂണിനും രണ്ടിനും കൂടെ കൂട്ടാനുള്ള സാമ്പത്തികമില്ലായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് രണ്ടിനെയും കൂടെ ഒന്നിച്ചാക്കി. അങ്ങനെ ഞാൻ അന്ന് മുതൽ വേട്ടയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് തോന്നിയ വിധത്തിലാണ് ഞാൻ അവളോട് പെരുമാറുന്നത്. ഇപ്പോൾ അത് സംഭവിച്ചത് 4 പ്രാവശ്യമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഞാൻ കൃത്യമായും സത്യം പറഞ്ഞിരിക്കുകയും വേണം. ഏകദേശം 16 മുമ്പ് ജോൺ ഷെരിട്ടുമായി ഞാൻ കാലിഫോർണിയയിലായിരിക്കുമ്പോൾ എനിക്കൊരു യോഗമുണ്ടായിരുന്നു. മേടയും ഞാനും സഹോദരൻ ഷെരിട്ടും സഹോദരി ഷെരിട്ടും മറ്റുള്ളവരും താമസിച്ചിരുന്നത് ഒരു ഹോട്ടലിലാണ്. പൌൾ മെലിക്കിയൻ എന്ന പേരോടുകൂടിയ ഒരാൾ ഇവിടെ ഈ കൂടാരത്ത് അനേക നേരങ്ങൾ വന്നിട്ടുണ്ട്. അയാൾ ഒരു ധനികനായ അമേരിക്കക്കാരനാണ്. അവർ താമസിച്ചിരുന്ന കാലിഫോർണിയയിലെ ഫ്രസ്നയിൽ വെച്ച് അവന്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും അവന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് താഴേക്ക് വരുമ്പോൾ എന്നെ ഹോട്ടലിലേക്ക് വിളിച്ച് എന്റെ ഭാര്യ എനിക്ക് മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് വരാമോ ബ്രഹ്മസാം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, നിങ്ങൾക്കാകാം. അടുത്ത ദിവസം ഞാൻ കറ്റാലിനയിലേക്ക് പോവുകയായിരുന്നു. അതുകൊണ്ട് അയാൾ തന്റെ ഭാര്യയെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയും ആ മഹിള വളരെ രോഗിയുമായിരുന്നു. കൂടാതെ അവൾ കാഴ്ചയ്ക്ക് ഞാൻ പറഞ്ഞു, സഹോദരി മെലിക്കൻ, നിന്റെ കൈ എന്റെ മേൽ വെച്ചാലും. ഞാൻ പറഞ്ഞു, കർത്താവ് നമ്മളോട് പറയുമോ എന്ന് നമുക്ക് നോക്കാം. അവളുടെ കൈ എന്റെ മേൽ വെച്ച ഉടൻ തന്നെ ഞാൻ പറഞ്ഞു, ഓ, അത് മിൽക്കിലാണ്. അവൾ പറഞ്ഞു, എനിക്ക് ലക്ഷണമൊന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞു, നീ ശ്രദ്ധിച്ചുകൊള്ളുക. 2 തന്നെ അവർ അവളെ മിൽക്കിലെക്കിന്റെ രോഗത്തിനായി ചികിത്സിച്ചു തുടങ്ങി. ഇവിടെയുള്ള ചെറിയ ജിമ്മി പൂലയുടെ അവന്റെ ചെറിയ കുഞ്ഞിനെ പോലെയാണ്. കഴിഞ്ഞ ദിവസം അവൻ ആ ഹൃദയസ്തംഭനവുമായി വന്നിരുന്നു. അത് ഒരു ഏങ്കലിന്റെ സ്തംഭനമായിരിക്കും എന്നവർ വിചാരിച്ചു. ഞാൻ എന്റെ കൈ അവനെ മേൽ വെച്ചു. ഞാൻ പറഞ്ഞു, ചില ദിവസങ്ങൾ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, അവന് പൊങ്ങൻ പനി വരാൻ പോകുന്നു. അത് കടന്നു വരികയായിരുന്നു. അതൊരു പനിയാണ്. ഞാൻ അവനെ കഴിഞ്ഞ രാത്രി കണ്ടു. അവൻ പറഞ്ഞു, പൊങ്ങൻ പനി ബാധിച്ചിട്ട് അവന്റെ ദേഹമാസകലം പൊട്ടിക്കിടക്കുന്നു. കാണുന്നു, ഇപ്പോൾ കൈവച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സഹോദരി മെലിക്കിനോട് സംസാരിക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, അതിലേക്ക് നോക്കുന്നത് അതൊരാശ്ചര്യമേറിയ കാര്യമാണ് ബ്രഹ്മഹാം. അവൾ ചോദിച്ചു, അത് ഓരോ കാര്യത്തിലും പ്രവർത്തിക്കുമോ? ഞാൻ പറഞ്ഞു, അതെ, രോഗിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എങ്കിൽ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഞാൻ എന്റെ കൈവച്ചാൽ നിങ്ങൾ അനേകർ അത് കണ്ടിരിക്കുന്നു, അത് ചെയ്തിട്ടുമില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ എന്റെ ഭാര്യയിൽ ഒരു കുഴപ്പവുമില്ല. അവളുടെ കൈയെടുത്ത് ഇവിടേക്ക് നോക്കുകണി, നിന്റെ കൈ എന്നെ മേൽ വെച്ചാലും. എന്റെ ഭാര്യ അവൾ അവിടെ ഇരിക്കുകയായിരുന്നു. അവളുടെ കൈ എന്റെ അതിന്മേൽ വെച്ചു. വെച്ചുടൻ തന്നെ ഞാൻ പറഞ്ഞു, നിന്റെ ഇടത്തെ അണ്ടാശയത്തിൽ ഒരു നീര് നിറഞ്ഞ മുഴയുണ്ട്. നിനക്ക് സ്ത്രീസഹജമായ വിഷമതകളുമുണ്ട്. അവൾ പറഞ്ഞു, എനിക്ക് വ്യത്യസ്തമായി ഒന്നും അനുഭവപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, എന്നാൽ നിനക്കതുണ്ട്. ബെക്കിക്ക് 2 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അല്പനേരം മുമ്പ് വാദ്യം വായിച്ച എന്റെ മകൾ, അവൾക്ക് 2 വയസ്സുണ്ടായിരുന്നു. 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ സാറാ കാഴ്ചയിൽ വന്നു. പിന്നെ അവൾക്ക് സിസേറിയൻ നേരിടേണ്ടി വന്നിരുന്നു. ഞാൻ ഡോക്ടർ ദിൽമാനോട് ചോദിച്ചു, കോറിഡോണിലെ ഞങ്ങളുടെ ഡോക്ടറാണ്, നിങ്ങൾ അവളെ തുറന്നു നോക്കിയപ്പോൾ ഇടത്തെ വശത്തുള്ള അണ്ടാശയത്തിലേക്ക് നോക്കിയിരുന്നോ? അദ്ദേഹം നോക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, അവിടെ കുഴപ്പമൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ എന്റെ കൈവച്ച് നോക്കി, അതപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം ജോസഫ് കടന്നു വന്നു. വീണ്ടും നോക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ നോക്കി, ഒരു കുഴപ്പവുമില്ല. എന്റെ കൈവച്ചു, അതപ്പോഴും അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിനെ അങ്ങനെ മറന്നു കളഞ്ഞു. ഇപ്പോൾ എനിക്ക് പറയാനുണ്ടായിരുന്ന ആ കാര്യം ഇതാണ്. ഞാനത് പറയാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല, എന്നാൽ അതതിനെ സത്യമെന്ന് വരുത്തും. നോക്കൂ, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. എന്ത് സംഭവിച്ചാലും കാര്യമില്ല, എപ്പോഴും സത്യം പറയുക. വർഷങ്ങൾ കടന്നുപോയി, ഞങ്ങൾ ഒരിക്കലും അത് ശ്രദ്ധിച്ചിരുന്നില്ല. ഞാനിത് പറയുന്നത് അവൾ അവിടെ ഇരിക്കുന്നതിനാലല്ല, എന്നാൽ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതിനാലാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്കതറിയാം, എന്റെ ഭാര്യയെക്കാൾ നല്ല ഒരു ഭാര്യ ലോകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവളെപ്പോഴും ആ വിധത്തെ തന്നെയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു വിശ്വസ്തനായ ഭർത്താവായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ഈ കെട്ടിടത്തിലിരിക്കുന്ന ഓരോ ചെറുപ്പക്കാരും ഞാൻ കരുതുന്നു. അവൻ വിവാഹിതനാകുമ്പോൾ അവന് എന്റെ ഭാര്യയെ പോലുള്ളൊരു ഭാര്യയെ ലഭിക്കട്ടെ. ആ വിധത്തിൽ ഞങ്ങൾ എത്ര കാലം ജീവിക്കും എന്നെനിക്കറിയില്ല. എന്നാൽ ഭൂമിയിൽ ഞങ്ങൾക്ക് ശേഷിക്കുന്ന നാളുകളിലെല്ലാം ഉണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവമാണ് എന്നോട് അവളെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്. അതേസമയം തന്നെ അവൾ അറിയാതെ ഞാൻ അവളെ വിവാഹം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ അവളെ സ്നേഹിക്കാതിരുന്നതല്ല, എന്തെന്നാൽ എനിക്ക് അവളെ പോറ്റാൻ കഴിയുമോ എന്നറിയില്ലായിരുന്നു. അവൾ ഒരു നല്ല സ്ത്രീ ആയിരുന്നതിനാൽ അത് അർഹിച്ചിരുന്നില്ല. അവൾ പ്രാർത്ഥിക്കാൻ കടന്നുപോയി. ബൈബിൾ തുറന്ന് ഊഹിക്കുന്നത് അവൾ പറഞ്ഞു, കർത്താവെ, മുമ്പ് ഒരിക്കലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നെ സഹായിക്കാനായി എനിക്കൊരു തിരുവഴി തന്നാലും എനിക്ക് അവനെ മറക്കേണ്ടതുണ്ട് എങ്കിൽ ഞാൻ അതിനെ മറന്നു കളയുന്നുണ്ട്. ബൈബിൾ തുറന്നിട്ട് അവൾ ഒരു ചെറിയ ഷെഡിലേക്ക് പോയിട്ട് പ്രാർത്ഥിച്ചു. അവൾ ബൈബിൾ തുറന്നപ്പോൾ മലാഖി 4, ഇതാ ഞാൻ അതിനു മുമ്പായി ഏലിയാ പ്രവാചകനെ നിങ്ങളെടുക്കൽ. അത് 20 വർഷക്കുമ്പോ മറ്റോ ഈ മിനിസ്ട്രിയെ പറ്റി ഒന്നും അറിയാതിരുന്ന സമയത്തായിരുന്നു. കൂടാതെ ഞാനോ കഴിയാതെ ഞാൻ അവിടെ നദിക്കരയിൽ കിടക്കുകയായിരുന്നു. ഒരു രാത്രിയിൽ അവൻ എന്നെ ഉണർത്തി എഴുന്നേൽപ്പിച്ച് വാതിലിനടുത്തായി നിൽക്കുമ്പോൾ ഞാൻ അവനെ കേട്ടു. അവൻ പറഞ്ഞു, പോയി അവൾ എടുക്കുക, നിന്റെ വിവാഹം ഈ വരുന്ന ഒക്ടോബർ മാസം 23-നായിരിക്കും. അതുതന്നെ കൃത്യമായും ഞാൻ ചെയ്തു. ഞങ്ങൾ സന്തോഷമായി ജീവിച്ചു പോന്നു. ദൈവകൃപയാൽ ഞങ്ങൾ ഒരു വാക്കുപോലും ഉച്ചരിച്ചിട്ടില്ല. അവളെപ്പോഴും ഒരു ഓമനയായിരുന്നു. ഒരു ദിവസം ഞാൻ അകത്തു വന്നു. അവൾക്ക് തന്നെത്താൻ ഈ കുഞ്ഞുങ്ങളെ വളർത്തണമായിരുന്നു. ഞാൻ മിനിസ്ട്രിക്കായി പോയിരുന്നു. വളരെയേറെ സ്ത്രീകളും അത്തരത്തിലെ ഒരു സജ്ജീകരണത്തിലേക്ക് വരുന്നില്ല. നിങ്ങൾക്കറിയാം, അവർ കഠിനരായിരിക്കും. പിന്നെ ഞാൻ കടന്നു വന്നു. അവളെന്തോ അതോ മറ്റെന്തോ പറഞ്ഞു. ഞങ്ങൾക്കവളെ പിന്തിരിക്കുന്ന ജോസഫിനെ കിട്ടിയിരുന്നു. മാത്രമല്ല, അവൻ തീർച്ചയായും ഒരു പയ്യൻ തന്നെ. ഞാൻ ചെയ്തിരുന്നു തന്നെ അവൻ അവന്റെ അമ്മയുടെ തലയിലെ കുറച്ച് മുടിയെ നരയ്ക്കാൻ സഹായിച്ചു. അങ്ങനെ അവൻ വാസ്തവമായും എല്ലാം കൂടി ഒരു ആൺകുട്ടിയായിരുന്നു. അവൻ വളരെ മോശമായി എന്തോ ചെയ്തിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞു, ബിൽ, അവനൊരു അടി കൊടുക്കണം. ഞാൻ പറഞ്ഞു, എനിക്കത്രയ്ക്കുമുള്ള ശക്തി ധൈര്യവുമില്ല. കാണുന്നു. പിന്നെ അവൾ പറഞ്ഞു, അതെ, നിങ്ങൾക്കത് സഹിക്കണമെന്നുണ്ടെങ്കിൽ. അവൾ നേരെ എന്റെ മുന്നിൽ വെച്ച് തന്നെ വാതിൽ ശബ്ദത്തോടെ കൊട്ടിയടച്ചു. അതെ, ഞാൻ ചിന്തിച്ചു, അത് ശരിയാണ്. പാവം കുഞ്ഞ്, അവനത് അർത്ഥമാക്കിയിട്ടുണ്ടാകില്ല. ഉടനെ ഞാൻ എന്റെ കാറ് കഴുകാൻ പുറത്തേക്ക് പോയി. ഞാൻ പുറത്തേക്ക് പോയപ്പോൾ പരിശുദ്ധാത്മാവ് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ പറഞ്ഞു, പോയി അവളോട് പറയുക, അത് 2 ദിനവൃത്താന്തം 22-ാം അധ്യായം എന്ന് ഞാൻ കരുതുന്നു. ഞാനത് ചെയ്തില്ല. ആദ്യ പ്രാവശ്യം ഞാൻ വിചാരിച്ചു ഞാനത് നിരൂപിക്കുന്നതാകാം. ഞാൻ തുടർന്നും കഴുകിക്കൊണ്ടിരുന്നു. അത് വീണ്ടും പറഞ്ഞു, പോയി അവളോടത് വായിക്കാൻ പറയുക. അപ്പോൾ ഞാൻ അകത്തു ചെന്ന് ബൈബിൾ എടുത്തത് വായിച്ചു. അതവിടെ പ്രവാചകിയായ മിര്യാം ഒരു കൂശ്യ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിനാൽ തന്റെ സഹോദരനായ മോശയെ പരിഹസിക്കുന്നതാണ്. ദൈവത്തിന് അതിഷ്ടമായില്ല. അവൻ പറഞ്ഞു, അത് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പുന്നതായിരുന്നു. അങ്ങനെ മിര്യാമിന് ദേഹമാസകലം കുഷ്ഠം പിടിപെട്ടു. അങ്ങനെ അഹരോൻ വന്ന് അവന്റെ സഹോദരിയോട് പറയുകയോ അതോ അവന്റെ സഹോദരൻ പറയുകയോ ചെയ്യുന്നതാണ് പറഞ്ഞു. അവൾ കുഷ്ഠത്താൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മോശെ അവൾക്കായി മധ്യസ്ഥത ചെയ്യാൻ ബലിപീഠത്തിലേക്ക് പോയി. അവനത് ചെയ്തപ്പോൾ ദൈവം അഗ്നിസ്തംഭം താഴേക്കിറങ്ങി വന്ന് അവൻ പറഞ്ഞു, പോയി അവളെയും അഹ്റോനെയും അവരെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. അഹ്റോനും ഇതിലുൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവരൂ. അവൻ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഒരുവനുണ്ട്, ഞങ്ങൾ ഇപ്പോൾ ദൈവം അവരോട് സംസാരിക്കുകയാണ്. ആത്മീയനോ ഒരു പ്രവാചകനോ, കർത്താവായ ഞാൻ എന്നെ തന്നെ അവൻ വെളിപ്പെടുത്തും. ഞാൻ അവനോട് ദർശനങ്ങളാൽ സംസാരിക്കും, സ്വപ്നത്താൽ ഞാൻ അവൻ എന്നെ വെളിപ്പെടുത്തും. കൂടാതെ മാത്രമല്ല, സ്വപ്നങ്ങളെ വെളിപ്പെടുത്തുകയും മറ്റും ചെയ്യും. അവൻ പറഞ്ഞു, എന്നാൽ എന്റെ ദാസനായ മോശെ, ദേശത്ത് അവനെ പോലെ മറ്റാരുമില്ല. അവൻ പറഞ്ഞു, ഞാൻ അവനോട് നേരിട്ട് സംസാരിച്ചു. അവൻ ചോദിച്ചു, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നോക്കൂ, ദൈവത്തിന് അതിഷ്ടപ്പെട്ടില്ല. അതെ, ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ അകത്തേക്ക് ഓടി. അവൾ മറ്റേ മുറിക്കുള്ളിലായിരുന്നു. ഞാൻ കതകൽ മുട്ടി. അവൾ തന്നെത്താൻ അടച്ചിരിക്കുകയായിരുന്നു. ഞാൻ അവളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ അവളോട് പറഞ്ഞു. പിന്നെ ഞാൻ അകത്തെ കടന്നു ചെന്ന് അത് അവളോട് പറഞ്ഞു. അതെന്തായിരുന്നു എന്ന് അവളോട് പറയാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, പ്രിയെ, ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നു. എന്നാൽ ദൈവത്തിന് അതിഷ്ടപ്പെട്ടില്ല. നീ അതെങ്ങനെ പറയരുതായിരുന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെ അവളൊരു വശത്ത് ഒരു വിഷമ തുടങ്ങി. ഞങ്ങൾ അവളെ ലൂയിസ്വില്ലായിലെ ഒരു ഡോക്ടർ അടുക്കൽ കൊണ്ടുപോയി. ഡോക്ടർ ആർത്തൂർ ഷീൻ. അദ്ദേഹം അവളുടെ ഇടത്തെ അണ്ഡകോശത്തിൽ ഒരു മുഴ കണ്ടുപിടിച്ചു. ഞാനത് 15 or 16 വർഷം മുമ്പ് കണ്ടുപിടിച്ചതായിരുന്നു. ഇടത്തെ അണ്ഡകോശത്തിൽ അകരോട്ട് മരത്തിന്റെ വിത്തിന്റെ വലിപ്പത്തിലെ ഒരു മുഴ. ഞാൻ ചോദിച്ചു, അതിനെപ്പറ്റി എന്താ ഡോക്ടർ? അദ്ദേഹം പറഞ്ഞു, എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. 2 മാസമോ അതല്ലാതെ കഴിഞ്ഞോ കുറച്ച് മാസങ്ങൾക്ക് ശേഷമോ അവളെ വീണ്ടും തിരികെ കൊണ്ടുവരൂ. ഞങ്ങൾ അവളെ തിരികെ കൊണ്ടുപോയി. അത് വളർന്നു കഴിഞ്ഞിരുന്നു. അതൊരു അകരോട്ട് മരത്തിന്റെ വിത്തിൽ നിന്നും ഒരു ചെറു നാരങ്ങയോളം വളർന്നു. പറഞ്ഞു, പുറത്തേക്ക് വരുന്നതാണ് നല്ലത്. അത് മൃദുലമായി തീർന്നിട്ട് മാരകമായി തീരേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, അതെയോ എന്റെ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ട്യൂഷനിലേക്ക് പോകാൻ പോവുകയാണ്. കർത്താവിനെ ട്യൂഷനിലേക്ക് അയച്ചിരിക്കുന്നു. അദ്ദേഹം അവളെ ഒരു സ്ത്രീ വിദഗ്ധ അടുക്കിലേക്ക് അയച്ചു. അദ്ദേഹം തന്റെ കയ്യിലെടുക്കാൻ ആഗ്രഹിച്ചില്ല. കാരണം അദ്ദേഹം എന്നെ മിനിസ്ട്രിയെ പറ്റി അദ്ദേഹത്തോട് പറഞ്ഞിരിക്കും. എന്നാൽ അദ്ദേഹം ആ സ്ത്രീ വിദഗ്ധ പറഞ്ഞു, അതിന് പുറത്തേക്ക് വരേണ്ടതുണ്ട്. ആയതിനാൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ട്യൂഷനിലേക്ക് പോകാൻ പോകുന്നു എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതെ, എനിക്ക് അവിടെ ഒരു വിദഗ്ധനുണ്ട്. അത് എന്റെ ഒരു പ്രിയ സ്നേഹിതനാണ്. ഞാൻ ട്യൂഷനിൽ താമസിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ അദ്ദേഹത്തിന് അടുക്കൽ അയക്കാൻ പോകുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു കുറിമാനം എഴുതി അദ്ദേഹത്തിന് അയച്ചു. അതിൽ പറഞ്ഞു, ശ്രീമതി ബ്രഹ്മ ഒരു നല്ല മഹളെയാണ്. അങ്ങനെ തുടർന്നിരുന്നു. പറഞ്ഞു, ആ മുഴ എത്ര വലുതാ എന്നൊരു രേഖാചിത്രവും മറ്റും അയച്ചു കൊടുത്തു. അപ്പോഴേക്കും അതൊരു മുഴയായി കഴിഞ്ഞിരുന്നു. അത് എത്ര വലുതായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞു, എനിക്കറിയാം. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം അറിഞ്ഞിരുന്നു. അദ്ദേഹം എന്നെ ഒരു ദിവ്യ രോഗസൗഖ്യക്കാരൻ എന്ന് ചിന്തിച്ചിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അതിനെ അങ്ങനെ താഴ്ത്താനേ അദ്ദേഹം അറിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ പറഞ്ഞു, അതിന് പുറത്തു വരേണ്ടതുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അതിന് വരേണ്ടതുണ്ട്, അതിനെ പുറത്തെടുക്കേണ്ടതുണ്ട് എങ്കിൽ അതിനെ പുറത്തേക്കെടുക്കുക. എന്നാൽ അത് ഞങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതായിരുന്നു. ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പ്രാർത്ഥന കൂടുതലാക്കുന്തോറും മുഴ വലുതായി വളർന്നുകൊണ്ടിരിക്കുകയും അത് അവളുടെ ഒരു വശത്തു നിന്നും വിഷമിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. ഞങ്ങൾ അതിനെ മുഴുവനാകാൻ വിട്ടു. ഇവിടെയുള്ള കുറച്ചു പേർക്ക് അതറിയാം. എന്ത് സംഭവിക്കുന്നു നോക്കിക്കൊണ്ടിരുന്നു. മുന്നോട്ട് അത് പൊയ്ക്കൊണ്ടേയിരുന്നു. അവസാനം ഞാൻ കാനഡയിൽ നിന്നും തിരികെ വന്നപ്പോൾ അവിടെ നിന്നും ഞാൻ വിട്ടുവരുമ്പോൾ കർത്താവൻ ഇന്ത്യക്കാരുടെ ആ ഗിരിവർഗത്തെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ അനുവദിച്ചു. കർത്താവ് അനുവദിക്കുമെങ്കിൽ ഈ വരുന്ന വസന്തത്തിൽ ഞാൻ അവരെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്താൻ തിരികെ പോകുന്നതാണ്. ഇപ്പോൾ താഴേക്ക് വന്ന് അത് അവൾക്ക് പോകേണ്ട സമയമായിരുന്നു. അവസാനമായി പരിശോധന നടത്തിയിരുന്നത് ഞാൻ ന്യൂയോർക്കിലായിരുന്നപ്പോൾ അതോ ഇവിടെ താഴെ മറ്റൊരു റോട്ടിയിലായിരുന്നപ്പോഴോ ആയിരുന്നു. ഞാൻ ന്യൂയോർക്കിലേക്ക് പോയി. ഞാൻ തിരികെ വരുമ്പോൾ ഇവിടെ എനിക്ക് നിൽക്കണമായിരുന്നു. പിന്നെ മുകളിലേക്ക് പോയി. എന്റെ ഇവിടുത്തെ യോഗത്തിന് ശേഷം കഴിഞ്ഞ യോഗം ഞാൻ അവിടെ മുകളിലേക്ക് പോയി. സോൻ ഉഡ്സിന്റെ നിന്നും അവളെ വിളിച്ചു. അവൾ പറഞ്ഞു, ബിൽ, എന്റെ വസ്ത്രങ്ങൾ അതിന്മേൽ തട്ടാതെ എനിക്ക് നിൽക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോഴേക്കും അത് അവളുടെ വശത്തു നിന്നും ഇങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞിരുന്നു. അവളുടെ കാൽ ആ വശത്തായിട്ട് അവൾക്ക് മുന്നോട്ട് പോകാൻ ഇഴച്ചു വെക്കണമായിരുന്നു. ആ ആഴ്ച അവൾക്കുണ്ടായിരുന്നിട്ടുള്ളതിൽ ഏറ്റവും മോശമായ ആഴ്ചയായിരുന്നു. ഇപ്പോൾ അവൾ ഇവിടെ ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്നു. അവൾക്ക് ഉണ്ടായിരുന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ ആഴ്ച. പിന്നെ അവൾ പറഞ്ഞു, പരിശോധന നടത്താൻ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എനിക്ക് പോകണം. ഞാൻ ചിന്തിച്ചു, ഓ ദൈവമേ, അവളത് മുറിച്ചെടുക്കുമെങ്കിൽ ക്രിസ്മസിന് വീട്ടിൽ പോകുന്നതും ഞങ്ങളെ അത് തടയും. കൂടാതെ ഞാൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്തൊരു സമയമാണ്. ഓ എന്റെ, ഞാൻ വിചാരിച്ചു അദ്ദേഹത്തോട് പറയാം. അദ്ദേഹം ശസ്ത്രക്രിയ ചെയ്യാൻ പോകുന്നു എങ്കിൽ അതെ, ക്രിസ്മസ് കഴിയുവോളം അത് നീട്ടിക്കൊണ്ടു പോകണം. പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഒരു പക്ഷേ അത് മാരകമായി തീർന്നേക്കാം. ഇവിടെ പിൻഭാഗത്ത് നിങ്ങൾക്കറിയാമല്ലോ, അതൊരു മോശമായ കാര്യമായി. അത് കിഡ്നികളിലേക്ക് തിരിഞ്ഞു പോകുന്നിടമാണ്. അത് നേരെ മാരകമായി തീർന്നാൽ നിങ്ങളെ അത് കൊന്നുകളഞ്ഞെന്നും വരും. അതിനാൽ ഞാൻ ചിന്തിച്ചു, എനിക്കത് എന്തു ചെയ്യാൻ കഴിയും. മേഡ പറഞ്ഞു, അത് ഇപ്പോൾ നീ എന്നെ വിളിക്കണം. ഞാൻ ഷവർപോർട്ടിലെത്തിയ ദിവസത്തിന്റെ അടുത്ത ദിവസം അവൾക്ക് അതിന്റെ പരിശോധന നടത്താൻ പോകണമായിരുന്നു. അതിനായി അവൾ പോയി. ശ്രീമതി നോർമാൻ പോകുന്നുണ്ടായിരുന്നു. സൗരി നോർമാൻ, ഇവിടെ കൂടാരത്തിൽ വരുന്ന ജനങ്ങളായ നിങ്ങൾ എല്ലാവരും അവളെ അറിയുന്നു. അവൾ അവളോടൊപ്പം ഈ വിദഗ്ധന അടുക്കലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ പറഞ്ഞു, നിന്റെ ഒന്നാമത്തെ രാത്രി യോഗം കഴിഞ്ഞിട്ട് പിന്നെ തിരികെ വരിക, കാരണം അവിടുത്തെ ഇവിടുത്തെ സമയവ്യത്യാസം 2 മണിക്കൂറാണ്. യോഗം കഴിഞ്ഞിട്ട് നീ തിരികെ വന്ന് എന്നെ വിളിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം നിന്നോട് പറയാം. ഞാൻ പറഞ്ഞു, ശരി. അങ്ങനെ ഞാൻ കടന്നുപോയി. അങ്ങനെ അടുത്ത പ്രഭാതത്തിൽ ഞാൻ പുറപ്പെട്ടു പോകും മുമ്പ് ഞാൻ ബില്ലിയെയും ലൂയിസിയെയും കൂട്ടിക്കൊണ്ടു പോകാൻ പോവുകയായിരുന്നു. അവർ രണ്ടാളും ഇവിടെ ഇരിപ്പുണ്ട്. കൂടാതെ എപ്പോഴും ഇവിടെ വെച്ച് വളരെ മുമ്പല്ലാതെ സഹോദരൻ പാമർ ഞങ്ങൾക്ക് മൂടി വെക്കുന്ന ഒരു സ്റ്റൂൾ തന്നിരുന്നു. ഞങ്ങളെപ്പോഴും ആ സ്റ്റൂളിന് ചുറ്റുമായി കൂടി വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴെല്ലാം ഞങ്ങൾ ഓട്ടോമാനെ പോലെയുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, കാലുവെക്കാനുള്ള ചെറിയ സ്റ്റൂൾ, ഞാൻ ഓരോ യോഗത്തിന് പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഒത്തുകൂടിയപ്പോഴെല്ലാം പ്രാർത്ഥിക്കുമോ, അപ്പോഴെല്ലാം ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ചില ദിവസങ്ങൾ ഞാൻ അവിടെ മുകളിൽ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ കുട്ടികൾ പോയി, അവൾ പോയി. ഒരിക്കൽ എനിക്ക് അങ്ങനെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ താമസിക്കേണ്ടി വന്നിരുന്നു എന്ന് നിങ്ങളിൽ അനേകർക്കറിയാം. ഒറ്റയ്ക്ക് പോപ്പിനെ ഞാൻ ആ ഭാര്യ അടക്കം ചെയ്തു. ഇപ്പോൾ അതാ വീണ്ടും കടന്നു വന്നിരിക്കുന്നു. ഞാൻ താഴേക്കിറങ്ങി, ഞാൻ ചിന്തിച്ചു, അതേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി ബില്ലിയെയും ലൂയിസെയും കൂട്ടി കടന്നുപോകും. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാനായി താഴേക്കിറങ്ങി ചെന്നു. ഞാൻ പറഞ്ഞു, കർത്താവെ, ഇന്ന് രാവിലെ നേരം ഇവിടെ ചുറ്റുമായി ഞാൻ അവരുടെ അഭാവത്തെ അറിയുന്നു. ഞാൻ പറഞ്ഞു, നീ അവരെ സഹായിക്കണമെന്നും അവരെ അനുഗ്രഹിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലത്തേക്ക് ഞങ്ങളെ വീണ്ടും കൂടി വരാൻ അനുവദിക്കണമേ. കൂടാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, അവർ അവിടെ ആയിരിക്കുന്നതിന്റെ കാരണം നീ അവിടെ എന്നെ ഒരു ദർശനത്താൽ അയക്കുകയും നീ അത് നിറവേറ്റുകയും ചെയ്തു എന്നതിനാലാകുന്നു. അടുത്തെന്ത് ചെയ്യണമെന്ന് നീ എന്നോട് എന്ത് പറയാൻ പോകുന്നു എന്ന് നോക്കിക്കൊണ്ട് ഇപ്പോൾ ഞാൻ കാത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അവൾക്കായി പ്രാർത്ഥിക്കുന്നു, അവളോട് കരുണയുണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞു. എന്നെ അവിടെയുള്ള യോഗത്തിനായി സഹായിച്ചാലും പിന്നെ ഞാൻ തുടർന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവെ, അത് മാരകമായി തീരാൻ അനുവദിക്കരുതേ. അതിനെ പുറത്തെടുക്കാനായി വർഷാരംഭം വരെയും ഡോക്ടറെ കാത്തിരിക്കാൻ അനുവദിച്ചാലും ഞാൻ ആ വിധത്തിൽ അവളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവെ, അന്ന് രാവിലെ നേരം അവൾ ചെയ്തത് ഉദ്ദേശത്തോടെ ആയിരുന്നില്ല, അവൾ അത് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ യോഗങ്ങൾക്ക് പോയി മാസങ്ങളോളം താമസിച്ചാലോ, അതല്ല എന്തു തന്നെയായാലും ശരി, അവൾ ഒരിക്കലും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് പറയാനായി അവൾ ഒരിക്കൽ പോലും അവളുടെ വായ തുറന്നിട്ടില്ല. അവളെപ്പോഴും എന്റെ വസ്ത്രങ്ങളെ അലക്കാരുടെ അടുക്ക് എത്തിക്കുകയും എന്റെ ഷർട്ടുകളെ കഴുകുകയും യോഗത്തിനായി പോകാനെല്ലാം തയ്യാറാക്കുകയും ചെയ്തിരുന്നു. പിന്നെയും അവൾക്ക് അങ്ങനെ ദൈവത്തെ സേവിക്കാൻ കഴിയുമെന്ന് ആശ്ചര്യപ്പെട്ടിരുന്നു. സ്ത്രീകളായ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ സേവിക്കുന്ന അതേ വിധത്തിൽ തന്നെ നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നു തീർച്ചയായും. മാത്രമല്ല, ഇപ്പോൾ ജനങ്ങളെല്ലായിടത്തും വരുന്നു, വളരെ ക്ഷീണിച്ച് തളർന്ന മകത്തേക്ക് വരും. എനിക്ക് മീൻ പിടിക്കാനോ വേട്ടയാടാനോ എവിടേക്കെങ്കിലും പോകേണ്ടതായിട്ടുണ്ടാകും. എന്താ, അനേക സ്ത്രീകൾ അത് ചെയ്യാൻ പോകുമ്പോൾ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്നു, അവൾ അത് ചെയ്യാത്തത് എന്താണ്? ഞാൻ പുറപ്പെട്ടു പോകാനായി പോയി എന്റെ വേട്ടയ്ക്കുള്ള വസ്ത്രങ്ങൾ തയ്യാറാക്കുന്നു. ഞാൻ പറഞ്ഞു, കർത്താവെ, അവൾ അതങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല. ഇനി ഞാൻ പറഞ്ഞു, അവൾക്ക് സെസേറിയന്റെ ആവശ്യമുണ്ടായിരുന്നാൽ അവളെ 3 പ്രാവശ്യം മുറിച്ചു തുറന്നിരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവെ, അതവൾക്ക് വീണ്ടും ചെയ്യുന്നത് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ തന്നെ എന്തോ ചിലത് ഞാൻ മുറിക്കുള്ളിൽ കേട്ടു. ഞാൻ മുകളിലേക്ക് നോക്കി, ആ ശബ്ദം പറഞ്ഞു, എഴുന്നേൽക്കൂ. പറഞ്ഞു, ഇപ്പോൾ നീ എന്തു പറഞ്ഞാലും അത് ആ വിധത്തിൽ തന്നെ സംഭവിക്കും. ഞാൻ ഒരു നിമിഷം കാത്തുനിന്നു. ഞാൻ പറഞ്ഞു, ഡോക്ടറുടെ കരം അവളെ തൊടും മുമ്പ് ദൈവത്തിന്റെ കരം മുഴയെടുത്തു മാറ്റാനിടയാകട്ടെ, അത് കാണാനും കൂടെ കഴിയാതിരിക്കട്ടെ. എനിക്കത് അവസാനിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ അവളെ വിളിച്ചില്ല. ഞങ്ങൾ നേരെ മുന്നോട്ട് പോയി ബില്ലിയെയും ലൂസിയെയും കൂട്ടി നേരെ ഷവർപോർട്ടിലേക്ക് പുറപ്പെട്ടു. അടുത്ത രാത്രി ഞാൻ അവളെ വിളിച്ചു. അവൾ സന്തോഷവതിയായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അവൾ ഇവിടെയുണ്ട്. അവൾക്കത് പ്രമാണപ്പെടുത്താൻ കഴിയും. അവിടേക്ക് അവളെ കൊണ്ടുപോകണമെങ്കിൽ ഇഴച്ചു വലിച്ചു നടത്തണമായിരുന്നു. ശ്രീമതി നോർമാൻ നേഴ്സുമായി അവളുടെ വസ്ത്രങ്ങൾ ഗൗൺ ധരിപ്പിക്കാനായി പരിശോധന മുറിയിലേക്ക് പോയി. ഡോക്ടർ പുറത്തേക്ക് വന്നു. അവൾക്ക് വളരെ പ്രയാസത്തോടെ മേശയുടെ പുറത്തെ കയറാൻ കഴിഞ്ഞിരുന്നുള്ളൂ. മുഴ അത്രയും വലുതായി അവിടെ തൂങ്ങിക്കിടന്നിരുന്നു. അവൾ ഡോക്ടർ കടന്നു വന്ന് അവളുമായി സംസാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം കടന്നു വന്നു. അവളെ തൊടാനായി പിന്നുള്ള ഷീറ്റ് ഉയർത്തിയതേയുള്ളൂ. അവളെ അദ്ദേഹം തൊടുന്നതിന് തൊട്ട് മുൻപ് അത് വിട്ടുപോയി. അത് ഏത് വശത്തായിരുന്നു എന്ന് ഡോക്ടർക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ. വിവരിച്ചിരുന്ന സകല രേഖചിത്രങ്ങളിലും ചിത്രങ്ങളിലും മറ്റെല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിന്റെ ഒരു ചെറിയ ലക്ഷണം പോലും കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവളെ പിന്നെയും പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കത് വിവരിക്കാൻ കഴിയില്ല. എന്നാൽ ശ്രീമതി ബ്രൺഹാം, ആ മുഴ അവിടെ ഇല്ലായിരുന്നു. അന്ന് തുടങ്ങി അവൾക്ക് അതിന്റെ ഒരു ലക്ഷണം പോലും ഉണ്ടായിട്ടുമില്ല. എന്തായിരുന്നു അത്? ശ്രദ്ധിക്കൂ, അത് പറയപ്പെട്ട അതേ വിധത്തിൽ കൃത്യമായി തന്നെ ഡോക്ടറുടെ കരങ്ങൾ അതിനെ തൊടുന്നതിന് മുമ്പ് ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ കൈ അവളെ തൊടുമായിരുന്നു. കർത്താവിന്റെ വചനം എത്ര ദോഷമറ്റതാണ്! ഇപ്പോൾ എന്റെ ഭാര്യ അവിടെയുണ്ട്, ഞങ്ങൾ രണ്ടാളും ദൈവത്തിന് മുന്നിലാണ്. ഡോക്ടറുടെ കരം അവളെ തൊടുന്നതിന് മുമ്പ് അവളുടെ അടുക്കിലേക്ക് എന്തോ ചിലത് വന്നുകൊണ്ടിരിക്കുകയും അത് സംഭവിച്ചിട്ട് മുഴ നീങ്ങിപ്പോവുകയും ചെയ്തു. അവർക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു അതപ്രകാരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അതങ്ങനെ അല്ലായിരുന്നു പ്രിയേ. ശ്രീമതി ബ്രണഹാം, ഞാൻ നിങ്ങളെ വീണ്ടും തീർച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അത് ശരിയല്ലേ? അങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞത്? അത് ശരിയാണ്. ആ മുഴ അവിടെ ഇല്ല, നിങ്ങളിൽ ഒരു മുഴയുമില്ല. അതെന്തായിരുന്നു? അത് കൃത്യമായും കർത്താവിന്റെ വചനം പോലെയായിരുന്നു. അതായിരുന്നോ? ആമേൻ. അത് അഞ്ചാം പ്രാവശ്യമായിരുന്നു. അഞ്ച് കൃപയുടെ സംഖ്യയാണ്. ഒരു FAITH വിശ്വാസത്തിന്റെയും കൂടെയാകുന്നു. ഇപ്പോൾ എന്റെ മനസ്സിൽ ലവലേശവും സംശയമില്ല. മൂന്നാം ബലി എന്താണെന്നും അതെന്തു ചെയ്യുമെന്നും ഞാൻ അറിയുന്നു. ഇപ്പോൾ ഭയഭക്തിയുള്ളവരായിരിക്കുക, നിശബ്ദരായിരിക്കുക. ദൈവം നമുക്ക് ചില മഹത്തായ കാര്യങ്ങൾ ചെയ്യാനുള്ള നാഴിക വളരെ പെട്ടെന്ന് തന്നെ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ മണക്കാം. കർത്താവായ യേശുവേ, ഞാനത് മറ്റുള്ള ജനങ്ങളുടെ മേൽ കണ്ടിരുന്നു, എന്നാൽ അന്ന് അതെന്റെ വിലയേറിയ ഭാര്യയുടെ മേൽ വന്നപ്പോൾ കർത്താവെ, അതെന്റെ വീട്ടിലായിരുന്നു. അതെന്റെ സ്വന്തം കണ്ണാൽ ഞാൻ കാണുകയും എന്റെ സ്വന്തം കൈയാൽ അത് അനുഭവിക്കുകയും ചെയ്തു. കൂടാതെ അതുകൂടാതെ 16 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവെ, നീ അത് അറിയിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തെങ്കിലും അരുളി ചെയ്തു കഴിഞ്ഞാൽ അത് തികച്ചും സംഭവിക്കേണ്ടതുണ്ട്. നീ ജനങ്ങൾക്ക് ചെയ്തിരുന്ന കാര്യങ്ങളിൽ എന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച അവർക്ക് സഹായമായി തീരാനായി അന്ന് എന്നെ നീ അത് കാണിച്ചിരിക്കുകയായിരുന്നു. കർത്താവെ, നീ അതെന്റെ വീട്ടിൽ തന്നെ സംഭവിക്കാൻ അനുവദിച്ചു. അത് ഒന്നാം വലിയായിരുന്നു. ഇപ്പോൾ മൂന്നാം വലി ഒന്നാം വലിയെ സ്ഥിരീകരിച്ചിരിക്കുന്നു. പിതാവേ, ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെറിയ മനുഷ്യരാകുന്നു. ഞങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരായി കുറഞ്ഞോ കൂടിയോ അക്ഷരാഭ്യാസമില്ലാത്തവരുമാകുന്നു. എന്നാൽ ഞങ്ങളെ ഞങ്ങൾക്ക് തന്നെ കരുതാൻ കഴിവില്ലാത്തവരാകയാൽ ഞങ്ങളുടെ മേൽ നോട്ടം വയ്ക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന സർവശക്തിയുള്ള ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാകുന്നു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇപ്പോൾ പിതാവേ, നീ എന്നെ സഹായിക്കാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ ഈ മൂന്നാം ബലി, ഓ കർത്താവേ, അതിനെപ്പറ്റി കഴിഞ്ഞ കുറെ വർഷങ്ങളായി നീ സംസാരിച്ചു പോകുന്നത് പോലെ അത് കാണിച്ചിട്ട് പർവ്വതങ്ങളെ മേൽ വരയ്ക്കുകയും അങ്ങനെയും മറ്റുമായി അതിന്മേൽ അത് കൊണ്ടുവന്നു. ഇപ്പോൾ അതെന്തായിരുന്നു എന്ന് തീർത്തും തീർച്ചപ്പെടുവോളം ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പിതാവേ, ഇതിൽ നിനക്ക് മഹത്വം ലഭിക്കേണ്ടതിന് എന്നെ മുൻപുണ്ടായിരുന്നാലും കൂടുതൽ ഭയഭക്തിയുള്ളവനായിരിക്കാൻ സഹായിക്കണമെന്ന് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതേ പ്രസംഗം എഴുതുന്നതുകൊണ്ട് തന്നെ ഒന്നാമത്തേതും രണ്ടാമത്തേതും പറയപ്പെട്ടിരുന്നതുപോലെ ഇപ്പോൾ മൂന്നാമത്തേതുമാകുന്നു. നീ പറയുന്നതും പറയുന്നത് പോലെ തന്നെ സംഭവിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു. എന്റെ ഭാര്യയിൽ നിന്നും ആ മുഴ എടുത്തു മാറ്റി അതേ ദൈവം ഇവിടെ ഇപ്പോൾ സന്നിഹിതനായിരിക്കുന്നു എന്നും ജീവനുള്ള ദൈവത്തിന്റെ മുന്നിൽ ഞങ്ങൾ നിൽക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അവിശ്വാസത്തെയും ഞങ്ങളുടെ മൂഢവിശ്വാസത്തെയും ദൂരെ അറിയുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങൾക്ക് രാജ്യത്ത് ലഭ്യമായിരിക്കുന്ന ഏറ്റവും ഉന്നത വൈദ്യശാസ്ത്രത്താൽ പ്രാമാണീകരിച്ചും അത് പരിശോധിച്ചതിനും ശേഷം അതിനെ നോക്കി അതിന് ചിത്രമെടുത്തിരിക്കുന്നു. അതിപ്പോൾ പോയി കഴിഞ്ഞിരിക്കുന്നു. നീ ദൈവമാകുന്നു. നീ അല്ലാതെ മറ്റാരും തന്നെയില്ല. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ നിന്റെ ദാസന്മാരായിരിക്കാൻ അനുവദിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങൾ നിന്നെ ബഹുമാനത്തോടും ആദരവോടും കൂടെ സേവിക്കാനിടയാകട്ടെ. ഇതനുവദിക്കണം കർത്താവെ. ഞാനും എന്റെ കുടുംബവും ഈ എല്ലാ ജനങ്ങളും തിളങ്ങുന്ന പ്രകാശങ്ങളായിരിക്കാൻ കഴിയുന്നവരായി മറ്റുള്ളവരിൽ ദാഹമുണ്ടാക്കുന്ന കാരമുള്ള ഉപ്പായിരിക്കാൻ ഇത്രയേറെ ഞങ്ങൾക്കായി ചെയ്ത ഈ യേശുവിനെ സ്നേഹിക്കാൻ കഴിയുന്നവരാക്കി തീർക്കണമേ. ഇപ്പോഴൊരു വിഷയത്തിനായി ഞാൻ വചനം തുറന്ന ശേഷം രോഗികൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, എന്നെ സഹായിക്കണമേ. ഞങ്ങളോട് സംസാരിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എനിക്കൊരല്പസമയം തരുമെങ്കിൽ, നിങ്ങൾ തരുമെങ്കിൽ, ഇവിടെ ഒരു വിഷയത്തിനായി ഞാൻ വളരെ ധൃതിയിൽ കടന്നാൽ ഇപ്പോൾ നിങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോ നിങ്ങളത് കുറിച്ചെടുക്കുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും ചെയ്യുക. ആദ്യത്തേത് കാണുന്നത് സംഖ്യാപുസ്തകത്തിലെ 21:5-19 വരെയാണ്. കൂടാതെ നാം വായിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രായീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നിന്. ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിനിടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന് ഏറ്റുപറച്ചു, ശ്രദ്ധിക്കൂ, ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു, നോക്കൂ. അതാണ് രോഗസൗഖ്യം ലഭിക്കാനുള്ള ആദ്യ കാര്യം, ആദ്യം ഏറ്റുപറയുക. ഞങ്ങളെ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ നിന്നും നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശയെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു താമ്രസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഇപ്പോൾ ഇതിനും പുറമെ സെഖരിയാവിൽ നിന്നും ഒരു തിരുവെഴുത്ത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 12:10. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച്
വ്യസനിക്കും.
ഇപ്പോൾ ഒരു വിഷയത്തിനായി ഞാൻ എടുക്കുകയാണ്. കാഴ്ചയെ തിരിച്ച് യേശുവിലേക്ക് നോക്കുക, ലോകത്തും തിരിച്ച് യേശുവിലേക്ക് നോക്കുക. മോശ സർപ്പത്തെ ഉണ്ടാക്കി, അതിനുശേഷം ഇവിടെ പ്രവാചകൻ അതിനെപ്പറ്റി കാഴ്ചയെ തിരിച്ച് യേശുവിലേക്ക് നോക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് പറയുകയാണ്. ബൈബിൾ യെശയ്യാവ് 45:22 പറയുന്നു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തന്നെ രക്ഷപ്പെടുവൻ എന്നവിടെ ദൈവം പറയുന്നതായി നാം കാണുന്നു. ഭൂമി അതിന്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുമ്പോൾ, അഥവാ ഭൂമിയിലെ സമ്പ്രദായങ്ങൾ അതിന്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുമ്പോൾ ജനങ്ങൾ അവനിലേക്ക് തിരിയാനിടവരട്ടെ. ഇപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞേക്കാനിടയുണ്ട്, ഞങ്ങളത് തലമുറ തലമുറയായി കേൾക്കുന്നു, ഞങ്ങളത് വളരെ കാലം കൊണ്ട് കേൾക്കുന്നു. അത് സത്യം തന്നെ, ഇത് വളരെ കാലമായി പ്രസംഗിച്ചു പോരുന്നു. അവരിൽ ആയിരക്കണക്കിന് പേർ, അനേക ദൈവവേലക്കാർ ഇതേ വിഷയം തന്നെ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിലെ ഈ അടുത്ത ചില മിനിറ്റുകളിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. നിങ്ങൾ നോക്കിയത് എപ്പോഴാണ്? ചോദ്യം, നിങ്ങൾ നോക്കിയപ്പോൾ കണ്ടതെന്താണ്? നിങ്ങൾ നോക്കിയപ്പോൾ എന്തു കാണാൻ വേണ്ടിയാണ് നോക്കിയത്? അത് നിങ്ങൾ എന്തിനു വേണ്ടി നോക്കുന്നു എന്നതിൽ ആശ്രയിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഇപ്പോൾ അവൻ പറഞ്ഞു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുവൻ. മോശ സർപ്പത്തെ ഉയർത്തി, പിന്നെ ആര് നോക്കുന്നോ അവൻ സൗഖ്യം പ്രാപിക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നോക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ അവസാന ദിവസങ്ങളിൽ ജനങ്ങൾ യോഗങ്ങളിലേക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യോഗത്തിൽ ഒന്നോ രണ്ടോ മിനിറ്റുകളിൽ കൂടുതൽ അവർക്കിരിക്കാൻ കഴിയില്ല. അത്രമാത്രമേ അവർ കഴിയൂ. നോക്കൂ, അവർക്കതിന് കഴിയുന്നില്ല. ഞാൻ ഒരിക്കലും മറക്കില്ല, എനിക്ക് വാട്ടർലൂവിലെ ഐവായിൽ ഒരു യോഗമുണ്ടായിരുന്നു. അവരെല്ലാരും ഇത് അപമാനമായി കരുതും എന്ന് ഞാൻ കരുതുന്നില്ല. തോരൻ ലീവയിൽ അദ്ദേഹം ഇന്ന് രാവിലെ നേരം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ അതോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ലീ, താങ്കൾ ഇവിടെ ഉണ്ടോ? ഇന്ന് രാവിലെ നേരം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അതെ, പിന്നിൽ റെക്കോർഡ് ചെയ്യുന്നിടത്ത് പുറകിലുണ്ട്. ശരി, സഹോദരൻ ലീയും ഞാനും ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്തു. കടന്നു വന്ന ദൈവബലക്കാരുടെ കൂട്ടരോട് സംസാരിക്കേണ്ടതിന് അവർക്കൊരു പ്രഭാത ഭക്ഷണം സൌജന്യമായി കൊടുത്തു. സഹോദരൻ ലീവയിൽ തീർച്ചയായും ഒരു പണ്ഡിതനും ദിവ്യത്വത്തിന്റെ ഡോക്ടറുമാകുന്നു. അദ്ദേഹം വാസ്തവമായും ബിരുദം സമ്പാദിച്ചിരിക്കുന്നു. ഈ ലൂഥറൻകാരുടെയും പ്രസ്ബിറ്റേറിയൻകാരുടെയും മുന്നിൽ പ്രസംഗിക്കാനായി ഞാൻ അദ്ദേഹത്തെ വളരെ നിർബന്ധിക്കുകയും മറ്റും ചെയ്യും. എന്നാൽ അദ്ദേഹം പറയും, ഇല്ല, അത് ചെയ്യാനായി അവർ താങ്കളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഈ എല്ലാ ദൈവവേലക്കാരും അവരുടെ പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിഷയത്തെ എടുക്കാൻ അവരുടെ മുന്നിലേക്ക് പോയി. ഞാൻ വിഷയമെടുത്തു. ഞാൻ സ്വർഗീയ ദർശനങ്ങൾക്ക് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ഞാൻ വചനം വായിച്ചു തീർന്ന ഉടൻ തന്നെ രണ്ടുപേർ നോക്കിയിട്ട് അവർ കഥകിന് പുറത്തിറങ്ങിപ്പോയി. അതുകൊണ്ട് ഞാൻ പറയാൻ തുടങ്ങി, ഒരു വിചിത്രമായ മിനിസ്ട്രിയുമായി പൗലോസ് തന്റെ നാൾക്കളിൽ പറഞ്ഞിരുന്നത് പോലെ അതിപ്പോൾ അവൻ അഗ്രിപ്പ രാജാവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ്. ഏകദേശം രണ്ടോ മൂന്നോ പേർ കൂടി എഴുന്നേറ്റു. മാത്രമല്ല, വിഷയത്തെ കുറിച്ച് ഞാൻ പറയാനുള്ള കാര്യത്തിലേക്ക് വന്നപ്പോഴേക്കും അവിടെ മൂന്നോ നാലോ പേർ മാത്രം ഇരിപ്പുണ്ടായിരുന്നു. അവരെല്ലാവരും അവിടെ ഒന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞിരുന്നു. അതിന്റെ കാരണം ഇതാണ്. ചിലർ യോഗത്തിനായി വരികയും അവർ ഒരു സുവിശേഷകനെ കേൾക്കുമ്പോൾ അവന്റെ വസ്ത്രധാരണം തന്നെ ജനങ്ങളിൽ എന്തോ ചിലത് ചെയ്യുന്നു. അവൻ ശരിയായ വിധത്തിൽ വസ്ത്രങ്ങൾ ധരിച്ചിട്ടില്ല എങ്കിൽ അവരിൽ ചിലർ. കഴിഞ്ഞ ദിവസം ഒരു മനഃശാസ്ത്രജ്ഞൻ പറയുന്നു ഞാൻ കേട്ടു, ഡോക്ടർ നരാമോറെ ഒരു നല്ല മനുഷ്യൻ, ക്രിസ്ത്യാനി. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം എല്ലാ സമയത്തും അവിടെ കെയർ റേഡിയോ പ്രോഗ്രാമിലുണ്ടാകും. അദ്ദേഹം പറഞ്ഞു, ഒരുവന്റെ സ്ഥാനത്തിനനുസരിച്ച് അവൻ വസ്ത്രധാരണം ചെയ്യാതിരുന്നു കണ്ടാൽ ആ രീതിയിൽ തന്നെ അവന്റെ മനസ്സ് നഷ്ടപ്പെടാൻ പോകുന്നു എന്നറിയാനാകും. നിങ്ങൾക്കറിയാം, അവൻ ജനങ്ങളുടെ മുന്നിൽ കടന്നു വരുന്ന രീതിയിൽ തന്നെ ആ അടയാളം അവന്റെ മനസ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നു. പിന്നെയെങ്കിൽ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഭ്രാന്തനായിരുന്നു. നോക്കൂ, കാരണം ഞാൻ ജോലി സമയത്ത് ഉപയോഗിക്കുന്ന അയഞ്ഞ വസ്ത്രങ്ങളും മറ്റും ധരിച്ചിരുന്നു. നോക്കൂ, അതുകൊണ്ട് എന്റെ സ്ഥാനത്തോട് ചേർന്നത് ഞാൻ പുരോഹിതനെ പോലെ വസ്ത്രം ധരിച്ചിരിക്കണം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഒരു വൈദികനെ പോലെ. യേശു ഒരു വൈദികനെ പോലെ വസ്ത്രം ധരിച്ചിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവനൊരു സാധാരണ മനുഷ്യനെ പോലെ വസ്ത്രം ധരിച്ചിരുന്നു. അവൻ മനുഷ്യരിലേക്ക് പോയി അതിന് വസ്ത്രധാരണവുമായിട്ട് ഒന്നും ചെയ്യാനില്ല. നോക്കൂ, അത് വെറും അത് മനുഷ്യന്റെ അപ്രകാരമുള്ള ആശയമാണെന്ന് കാണുക. അത് ചെയ്യുന്നില്ല. ബൈബിളിലെ ഒരു പ്രവാചകനോട് അവന്റെ വസ്ത്രം ഉരിഞ്ഞുകളഞ്ഞ ജനങ്ങളുടെ മുന്നിലൂടെ നഗ്നായി നടന്നു പോകാൻ കൽപ്പിച്ചു. ഈ മനുഷ്യനെ കുറിച്ച് അഥവാ ഡോക്ടർ അതിനെപ്പറ്റി എന്ത് ചിന്തിക്കും എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അതിനെക്കുറിച്ച് എന്താണ്? അവൻ ശരിക്കും ഭ്രാന്തനായിരുന്നു, ഇപ്പോഴും അവനല്ലേ? എന്നാൽ അവനോടത് ചെയ്യാൻ ദൈവം പറഞ്ഞു. മറ്റൊരുവനോട് അവന്റെ ഒരു വശത്തേക്ക് തിരിഞ്ഞ് 340 മാസം കിടക്കേണ്ടിയിരുന്നു. അതങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവന്റെ ഒരു വശത്തേക്ക് തിരിഞ്ഞു കിടന്നിരുന്നു, ഒരു വശത്തേക്കും പിന്നെ മറ്റേ വശത്തേക്കും തിരിഞ്ഞു. മാത്രമല്ല, അവൻ അവിടെ തയ്യാറാക്കിയിരുന്ന ഒരു കലം പയറും തിന്നു. ഓ, ഈ ചപ്പിനെ വേവിച്ചിട്ട് ഒരുമിച്ചേർത്ത് അതെല്ലാ നേരത്തും കഴിക്കണമായിരുന്നു. അതിലെ കയ്യെത്തി അതൊരു കൈ നിറയെടുത്തിട്ട് അവന്റെ ഒരു വശത്തേക്ക് തിരിഞ്ഞ് ഒരടയാളത്തിനായി കിടന്നിരുന്നു. കാണുന്നു, ഓ, വാസ്തവമായും ദൈവവചനത്തിനും ജനങ്ങൾക്ക് എത്രമാത്രം പോകാനാകുന്നു. അവർ അത്രയേറെ വിദ്യാഭ്യാസം ചെയ്തിട്ട് അവരെ സ്വയം ദൈവത്തിനും ദൂരമാക്കാനുള്ള വിദ്യാഭ്യാസം സമ്പാദിക്കുന്നു. ഒരു മനുഷ്യൻ തനിക്ക് വിദ്യാഭ്യാസമുണ്ടെന്ന് പറയുമ്പോൾ അവൻ ദൈവത്തിനും എത്രമാത്രം ദൂരത്തായിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയും. നോക്കൂ, ഒരു ഡോക്ടറിന്റെ ബിരുദം ഇത് ഡോക്ടർ വെയിലിനെതിരായി പറയുന്നതല്ല, കാരണം അദ്ദേഹം ആ തരത്തിൽപ്പെട്ടതല്ല. എന്നാൽ സാധാരണ ഒരു മനുഷ്യന് ഡോക്ടർ ബിരുദം കിട്ടുമ്പോൾ അത് അർത്ഥമാക്കുന്നതാണ്. നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്തോടും വചനത്തോടും സ്വയം പിടുത്തമിട്ടിരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവൻ ദൈവത്തിനും വളരെ ദൂരമായിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ചിലർ കടന്നു വന്നോക്കും, അവർ നിങ്ങൾ സംസാരിക്കുന്ന രീതി കാണാനായി വരുന്നു എന്ന് നാം കാണുന്നു. നിങ്ങൾ ദിവ്യരോഗ സൗഖ്യത്തെയും കർത്താവിനെ പറ്റിയുമാണ് പറയുന്നതെങ്കിൽ ഒരു വിദ്യാസമ്പന്നൻ പ്രതിഭാശാലിയായ മനുഷ്യൻ വർഗ്ഗലക്ഷണം ഒത്തതല്ല എങ്കിൽ ജനങ്ങൾ നിന്നുകൊണ്ട് അവന്റെ വാക്കുകളായ ഹിൻസ് ഹെയിന്റ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് കേൾക്കാൻ നിൽക്കില്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള വാക്കുകൾ അവർ ഇപ്രകാരം അവർ ചെയ്യില്ല. അത് ദൈവത്തിനും ദൂരമായ വാക്കുകളാണെന്ന് അവർ ചിന്തിക്കുന്നു. അപ്പോൾ മുതൽ ഇന്നുവരെയും യേശു അത്തരത്തിലെ ലളിതമായ ഭാഷ സംസാരിക്കുമ്പോൾ അത് പ്രൊഫസർമാരെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ അതിനെ അന്നത്തെ സ്കോളർഷിപ്പിന്റെയും ഭാഷയുടെയും രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതൊരു തെരുവിലെ ഭാഷയായിരുന്നു. ആകയാൽ എന്തിന്? ഇവിടെ നമ്മുടെ അമേരിക്ക നയിക്കുന്ന നാടുകളിൽ പോലും അത്രയും വ്യത്യാസമുണ്ട്. ഞാൻ ഫ്ലോറിഡയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് വിളിച്ചപ്പോൾ സെന്റ് ലൂയിസിൽ നിന്നും ഈ തെക്കൻ പെൺകുട്ടിയും വടക്കൻ പെൺകുട്ടിയും തമ്മിൽ സംസാരിച്ചതിനെ പരിഭാഷപ്പെടുത്താനായി എനിക്ക് ഇവിടെയുള്ള ഒരു സ്ത്രീയെയും കൂടി കൂട്ടേണ്ടി വന്നു. അത്രയും വ്യത്യാസം അവിടെയും ഉണ്ടായിരുന്നു. കാണുന്നു,
തീർച്ചയായും.
ഇപ്പോൾ അതിന്റെ കാര്യമെന്തെന്നാൽ വചനത്തിന് പകരം ജനങ്ങൾ അങ്ങനെയുള്ള സംസാരങ്ങൾക്കായി നോക്കുന്നു എന്നതിനാലാണ്. വചനം പ്രത്യക്ഷമാക്കിയാൽ അത് ശരിയാണെന്ന് തെളിയിക്കുന്നു. നോക്കൂ, വചനം പ്രത്യക്ഷമാക്കിയിരിക്കണം. അവർ ഒരിക്കലും അതിലേക്ക് നോക്കില്ല. അതറിയാനായി തലകുനിക്കുന്നതെങ്ങനെ? ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും നിന്നുകൊണ്ടിരിക്കണം എന്നുള്ളതെല്ലാം പഠിക്കാനായി ഒരു സെമിനാരിയിലേക്ക് പോകണം എന്നുള്ള ബുദ്ധിപരമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ട്. ഓ, അത് വാസ്തവമായും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന ഒരു മിനിസ്റ്ററെ കഴുത്തു ഞെരിച്ചു കൊന്നുകളെയും. കാണുന്നു, ഇപ്പോൾ അത് ബുദ്ധിപരമായ കാര്യമാകുന്നു. ആ രീതിയിലാണ് ഈ മുഴുവൻ രാഷ്ട്രവും എടുത്തിരിക്കുന്നത്. അത് ക്രിസ്തുവിന്റെ ഒരു ബുദ്ധിപരമായ ധാരണ എടുത്തിരിക്കുന്നു. അതിലേക്കാണ് അവർ നോക്കുന്നത്. ക്രിസ്തു നിങ്ങളിലുണ്ട് എങ്കിൽ നിങ്ങളൊരു ജ്ഞാനിയായിരിക്കേണ്ടതാണ്, നിങ്ങളൊരു ബുദ്ധിജീവിയായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അതാണ് അവർ ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. മറ്റൊരു സമയത്ത് മറ്റൊരു കാര്യം വചനം എന്തു പറയുന്നു എന്നെടുക്കുന്നതിന് പകരം അവൻ എന്തായിരിക്കണം എന്നുള്ള അവരുടെ സ്വന്തം ആശയങ്ങളെ അവർ അവരുടേതായ അഭിപ്രായങ്ങൾ എടുക്കുന്നു. ആ വിധത്തിലാണ് അവർ അന്ന് യേശുവിനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നോക്കിയിരുന്നത്. അവർ അവനെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു. അവർ പെന്തക്കോസ്നാളിൽ പരാജയപ്പെട്ടു. അവൻ ജഡത്തിലായിരുന്നപ്പോൾ അവർ പരാജയപ്പെട്ടു. അവൻ പശുത്തൊഴുത്തിലായിരുന്നപ്പോൾ അവർ പരാജയപ്പെട്ടു. അവൻ യെരൂശലേമിന്റെ തെരുവുകളിലായിരുന്നപ്പോൾ അവർ പരാജയപ്പെട്ടു. അവൻ കുരിശിലായിരുന്നപ്പോൾ അവർ പരാജയമടഞ്ഞു. അവനോ ആ വചനത്തിന് നിവൃത്തീകരണമായിരുന്നു. എന്നിട്ടും സ്വർഗത്തിന്റെ ഇടനാഴിയിലൂടെ ഇറങ്ങി വരാൻ പോകുന്ന മശിഹായും മറ്റും അവർക്ക് തെറ്റായിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അതവരുടെ ബുദ്ധിപരമായ ധാരണയായിരുന്നു. മാത്രമല്ല അവർ നേരെ അവനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ അവനെ കാണുന്നതിൽ തോൽവിയടയുകയും ചെയ്തു. അങ്ങനെ തന്നെ ഇന്നും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണ്? ചിലർ നോക്കിക്കാണുമ്പോൾ അവർ അവനെ നോക്കുമ്പോൾ ഏതെങ്കിലും വലിയ ബുദ്ധിപരമായ സഭയുടെ സ്ഥാപകനായി അവനെ കാണുന്നു. ഒരു മതപ്രമാണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് സകല ജനങ്ങളെയും ആ മതപ്രമാണത്തിലേക്കോ മറ്റൊന്നിലേക്കോ വീഴിക്കാൻ കഴിയുന്നവനായി നോക്കിക്കാണുന്നു. അവർ അവനെ നോക്കുമ്പോൾ അതാണ് അവർ കാണുന്നത്. ചിലർ നോക്കുമ്പോൾ അവർ ഒരു കെട്ടുകഥ സാന്താ ക്ലോസിനെ പോലെയുള്ളത് കാണാനായി നോക്കുന്നു. അവർ ബൈബിൾ വായിച്ചിട്ട് പറയും, ഹാ, അതൊരു യോഗാത്മദർശകമായ കാര്യമാണ്, അത് മനുഷ്യനെഴുതിയ ചിലതാകുന്നു. അതാണ് അവർ കാരണം. അവർ നിങ്ങൾ ബൈബിളിനെ കുറിച്ച് എന്ത് അഭിപ്രായമെടുക്കുന്നുവോ അതാണ് നിങ്ങൾ അവൻ എടുക്കുന്നത്. കാണുന്നോ? ചിലർ ഒരു ശിശുവിനെ കാണാൻ നോക്കുന്നു. ചിലർ ഒരു മുയലിനെയോ ഒരു സാന്താ ക്ലോസിനെയോ കാണാൻ നോക്കുന്നു. ചിലർ ഇന്നലെയായിരുന്നിട്ട് ഇന്നല്ലാതിരിക്കുന്ന ഒരു ചരിത്ര പുസ്തകത്തെ കാണാനായി നോക്കുന്നു. എന്നാൽ ചോദ്യം, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണ്? പരിശുദ്ധാത്മാവുണ്ട് എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ അനേകർ ഒരു ത്രിത്വത്തിന്റെ രണ്ടാമനായ വ്യക്തിയെ കാണാൻ നോക്കുന്നു. അതോ അങ്ങനെയൊന്ന് ബൈബിളിൽ സൂചിപ്പിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരു കാര്യം തന്നെയില്ല. ബൈബിളിന്റെ താളുകളിൽ ത്രിത്വം എന്നൊരു വാക്ക് പോലുമില്ല. എന്നിട്ട് പിന്നെയും നിങ്ങൾ യേശുവിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ അവനെ ത്രിത്വത്തിൽ മൂന്നാമനോ രണ്ടാമനോ ആയ വ്യക്തിയായി കരുതിക്കൊണ്ട് നോക്കുന്നു. ആ കാരണത്താലാണ് നിങ്ങൾ എവിടെയും എത്തിച്ചേരാത്തത്. അവനെന്തു പറഞ്ഞു നിങ്ങൾക്കറിയാമോ? ഞാൻ ദൈവമാകുന്നു, ഞാനൊഴികെ വേറൊരുത്തനുമില്ല. കാണുന്നോ? നിങ്ങൾ എന്തിനു വേണ്ടി നോക്കുന്നു എന്നതിൽ ആശ്രയിക്കുന്നു. ഒരു പ്രായമേറിയ താടിയുള്ള മനുഷ്യനെന്നോ മറ്റോ ഒരു ഭാഗ്യവസ്തുവോ എന്നോ രീതിയിലോ ആണ് നിങ്ങൾ അതിനെ നോക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിൽ നിന്നും ഒരു വ്യത്യസ്ത വ്യക്തിയായിട്ടാണ് നിങ്ങൾ യേശുവിലേക്ക് നോക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കുന്നത് തെറ്റായിട്ടാണ്. നിങ്ങൾ അത് കാണുകയില്ല. വളരെ നാളുകളായിട്ടില്ല, ഇവിടെ എന്റെ കയ്യിൽ ഒരു ഇരട്ടക്കുഴൽ ദൂരദർശിനി ഉണ്ടായിരുന്നു. ഞാൻ ചില മാനുകളെ നോക്കാൻ അഥവാ ഒരു മേച്ചിൽ പുറത്തെ മാനിനെ നോക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്റെ മകൻ എന്നെ കാണിക്കാൻ ശ്രമിച്ചിരുന്നു. അവൻ വളരെ ചെറുപ്പമായിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഡാഡ്, ആ ഗ്ലാസുകൾ എടുത്തോളൂ. ഞാൻ അവിടെ നേരെ മുന്നിലേക്ക് നിന്നിരുന്നു. ഞാൻ പറഞ്ഞു, എന്റെ നഗ്നനേത്രം കൊണ്ട് എനിക്ക് അവനെ കാണാൻ കഴിയും. അവൻ പറഞ്ഞു, ഈ ഗ്ലാസുകൾ എടുത്തോളൂ. ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 10 മാനുകളെ ഞാൻ കണ്ടു. എന്നാൽ ഗ്ലാസുകൾ ഫോക്കസിലല്ലായിരുന്നു. ഞാൻ അവയെ ഫോക്കസ് ചെയ്തപ്പോൾ ആ 10 കൂടെ ഒന്നാണെന്ന് കണ്ടു. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിന്റെ വചനവുമായി ഫോക്കസ് ചെയ്യുമെങ്കിൽ ആ 3 ഒന്നായിരിക്കും. മനസ്സിലായോ? എന്നാൽ നിങ്ങൾ അവനെ 3 നിങ്ങളുടെ പൗരോഹിത്യപരമായ ഗ്ലാസുകൾ ഫോക്കസിലായിരിക്കുന്നില്ല. അവൻ ഒന്നാകുന്നു. കാണുന്നു? നിങ്ങളത് എന്തിലേക്ക് നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണ്? ഓർക്കൂ, അവനിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ വചനത്തിലൂടെ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കവനെ കാണാൻ കഴിയൂ. നിങ്ങൾക്കവനെ ഒരു പുസ്തകത്തിലൂടെ കാണാനാകില്ല. നിങ്ങൾക്കവനെ ഒരു മതപ്രമാണത്തിലൂടെ കാണാനാകില്ല. ആ മതപ്രമാണങ്ങളിൽ നിങ്ങൾക്ക് അവിടെ 2-3 ദൈവങ്ങളെയും മറ്റുള്ളവയും കാണാനാകുന്നു. എന്നാൽ നിങ്ങൾ അവനെ വചനത്തിലൂടെ നോക്കിയാൽ അവനെ നിങ്ങൾ ഇമ്മാനുവേലായി, ദൈവം നമ്മുടെ ഇടയിൽ ജഡത്തിലായി അവനെ കാണും. അവൻ പറഞ്ഞു, ഞാൻ ദൈവമാകുന്നു, ഞാൻ ഒഴികെ വേറൊരുത്തനുമില്ല. അവൻ ദൈവമാകുന്നു. പ്രവാചകനായ യെശയ്യ ഒരിക്കൽ നോക്കി, അവൻ യേശുവിനെ കണ്ടപ്പോൾ, എന്റെ വിഷയം യേശുവിനെ നോക്കുക എന്നതാണ്. കാഴ്ചയെ തിരിച്ച് യേശുവിലേക്ക് നോക്കുക. അവനെ കാണാനായി ലോകത്തുനിന്നും കാഴ്ച തിരിച്ച് യെശയ്യ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അത്ഭുതമന്ത്രി, വീരണാ ദൈവം, നിത്യപിതാവിനെ കാണുന്നു. അതാണ് യെശയ്യ ലോകത്തുനിന്ന് കാഴ്ച തിരിച്ച് നോക്കിയപ്പോൾ കണ്ടത്. ഒരിക്കൽ ദാനിയൽ നിൽക്കുമ്പോൾ ജാതിയുടെ രാജ്യത്വം അവസാനിക്കുന്നത് അവൻ കണ്ടു. നെബൂഖദ്നേസർ സ്വപ്നത്തിൽ കണ്ട ആ പ്രതിമ അവൻ കണ്ടു. അവ താഴേക്ക് വരുമ്പോൾ അവ ഓരോന്നും ഒന്ന് മറ്റൊന്നിനെ പിന്തുടരുന്നത് എങ്ങനെയെന്ന് അവൻ കണ്ടു. അവസാനം എന്താണ് സംഭവിക്കാൻ പോയിരുന്നതെന്ന് അവൻ കാഴ്ച തിരിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ യേശുവിനെ കണ്ടു. ഒരു പർവ്വതം കൈതൊടാതെ വെട്ടിയെടുത്ത ഒരു കല്ല് ജാതി രാജ്യത്വത്തെ പൊടിയാക്കുന്നു. ദൈവം തന്റെ വചനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന മൂന്ന് എബ്രായ മക്കളെ നെബുക്കദ്നേസർ കത്തുന്ന തീച്ചുളയിലേക്ക് എറിഞ്ഞു. അവർ അതിനായി മരിക്കണമായിരുന്നു എങ്കിൽ അവർ എങ്ങനെയും അതിനായി തന്നെ നിലകൊള്ളുമായിരുന്നു. വെറും ഒരു ചെറിയ കാര്യം മാത്രം, മറ്റൊരു വിധത്തിൽ അവരുടെ മുട്ടൊന്നും അടക്കണം. എന്നാൽ അവൻ കാഴ്ച തിരിച്ച് യേശുവിനെ കണ്ടപ്പോൾ അവൻ ആ കത്തുന്ന തീച്ചുളയിൽ നാലാമനായി കാണപ്പെട്ട അവന്റെ അനുസരണയുള്ള ദാസന്മാരിൽ നിന്നും സകല ചൂടിനെയും ദൂരത്താക്കുന്നുണ്ടായിരുന്നു. അതാണ് നെബുക്കദ്നേസർ കണ്ടത്. ഒരു ദിവസം എസക്കിയാൽ അവനെ നോക്കാനായി കാഴ്ച തിരിച്ചു. അപ്പോൾ അവൻ ചക്രവാളത്തിന്റെ മധ്യത്തിൽ ചക്രങ്ങളുടെ നടുവിൽ ഒരു ചക്രമായിട്ടായിരുന്നു. അവൻ ചക്രങ്ങൾ ഒരു താൽപര്യ കേന്ദ്രം പോലെ അവിടെ ഓരോ കമ്പിയെയും കെട്ടിവച്ചിരിക്കുന്നത് പോലെയായിരുന്നു. ആമേൻ. വലിയ ചക്രം വിശ്വാസത്താൽ ഓടിയിരുന്നു, എന്നാൽ ചെറിയ ചക്രം കർത്താവിന് ശക്തിയാൽ ചുറ്റിയിരുന്നു. അവിടെയാണ് എസക്കിയാൽ കാഴ്ച തിരിച്ചു നോക്കിയപ്പോൾ കണ്ടത്. യോഹന്നാൻ സ്നാപകൻ ഒരു നാൾ കാഴ്ച തിരിച്ചു നോക്കി. അവൻ നോക്കിയപ്പോൾ അവനൊരു പ്രാവിനെ കണ്ടു. ഒരു ശബ്ദം പറഞ്ഞു, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിപ്പാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതാണ് അവൻ കണ്ടത്. കൂടാതെ യേശുവും ദൈവവും ഒരേ വ്യക്തി തന്നെ എന്നും അവൻ കണ്ടു. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് സ്വർഗത്തിനിറങ്ങിയ ഒരു പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങുമ്പോൾ പറഞ്ഞു, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിപ്പാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതാണ് അവൻ കണ്ടത്. ശ്രദ്ധിക്കൂ, അവനെ അവൻ ആ വിധത്തിലാണ് തിരിച്ചറിയിച്ചത്. നോഹ അവൻ കാഴ്ച തിരിച്ചവനെ നോക്കിയപ്പോൾ അവന്റെ വചനത്തെ നിരസിച്ചു കളഞ്ഞ ജനങ്ങളുടെ മേൽ വളരെ വേഗം നീതിയായി ന്യായവിധി വരുന്നത് അവൻ കണ്ടു. അതാണ് നോഹ കാഴ്ച തിരിച്ചു നോക്കിയപ്പോൾ കണ്ടത്. മോശെ അവൻ കാഴ്ച തിരിച്ചു നോക്കിയപ്പോൾ ദൂരത്ത് ഒരു മുൾപടർപ്പിന് തീപിടിച്ചിരിക്കുന്നവൻ കണ്ടു. ഒരഗ്നിസ്തംഭം സ്വയം കുറ്റിക്കാട്ടിലേക്ക് വന്നപ്പോൾ മോശെ അതിനടുക്കലേക്ക് പോകാനായി ആകർഷിക്കപ്പെട്ടു. അപ്പോൾ അവൻ പറഞ്ഞു, നിന്റെ ചെരുപ്പഴിച്ചു കളയുക, കാരണം ഞാനാകുന്നു. ഇപ്പോൾ നിങ്ങൾ ഞാനാകുന്നു എന്ന വാക്കിനെ തൂക്കി നോക്കിയാൽ അത് ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവുമാകുന്നു. ഞാൻ ആകുന്നു നിത്യനായവൻ, കാണുന്നോ? ഞാൻ ആകുന്നു, ഞാൻ ആകുന്നവനെ അവൻ കണ്ടു. അതാണ് അവൻ തീപിടിച്ചിരുന്ന മുൾപടർപ്പിൽ കണ്ടത്. മോശ ഉണ്ടാക്കിയ താമ്രസർപ്പത്തിലേക്ക് ഇസ്രായേൽ നോക്കിയപ്പോൾ രോഗികൾക്കായുള്ള ന്യായവിധിക്കായി ക്രിസ്തു കട്ടമനുഭവിക്കുന്നത് കണ്ടു. എന്തുകൊണ്ടെന്നാൽ പ്രായശ്ചിത്തത്തിന് വേണ്ടിയാണ് സർപ്പമുണ്ടാക്കിയെന്നുള്ള കാര്യം നാം അറിയുന്നു. യേശുവായിരുന്നു ആ പ്രായശ്ചിത്തം. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ഉദ്ദേശം അത് തന്നെയായിരുന്നു, കാണുന്നോ? എന്തിനു വേണ്ടിയായിരുന്നു? അവർ പാപം ചെയ്തിട്ട് രോഗികളായി തീർന്നപ്പോൾ അതവരുടെ രോഗങ്ങളെയും അവരുടെ പാപങ്ങളെയും എടുത്തുകളയുന്നതിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് യേശു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ് അവന്റെ അടിപ്പിനാൽ നമുക്ക് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ നിന്നും ദിവ്യ രോഗസൗഖ്യം എടുത്തു കളഞ്ഞാൽ നിങ്ങൾ ആ പ്രായശ്ചിത്തത്തെ രണ്ടായി മുറിച്ചു മാറ്റുന്നു. മനസ്സിലായോ? നിങ്ങൾ നോക്കുമ്പോൾ അവനെ നിങ്ങൾ എന്താണ് കാണുന്നത്? നിങ്ങളത് കാണുന്നുണ്ടോ? അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ് അവന്റെ അടിപ്പെടുന്നാൽ നമുക്ക് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ കാഴ്ച തിരിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് കാണാനാകുന്നോ? അതോ നിങ്ങൾക്ക് പ്രായശ്ചിത്തത്തിന്റെ ഒരു വശം മാത്രമേ കാണാനാകുന്നുള്ളൂ? നിങ്ങൾ നോക്കുമ്പോൾ അതിന് രണ്ടു വശവും നിങ്ങൾ കാണാനാകുന്നു. നിങ്ങൾ മതപ്രമാണത്തിലൂടെ അതിലേക്ക് നോക്കിയാൽ അവർ നിങ്ങളോട് പറയും, സൗഖ്യം വന്നിരുന്ന നാളുകൾ കഴിഞ്ഞുപോയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അതിനെ വചനത്തിലൂടെ നോക്കിയാൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് കാണും. മനസ്സിലായോ? ശിഷ്യന്മാർ ഇളകി മറിഞ്ഞുകൊണ്ട് സമുദ്രത്തിലായിരുന്നപ്പോൾ അവനിലേക്ക് നോക്കി. അവരെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരു സഹായം അവരുടെ അടുക്കിലേക്ക് വരുന്നത് അവർ കണ്ടു. മരണത്തിന്റെ സമയത്ത് മാർത്ത അവനിലേക്ക് നോക്കിയപ്പോൾ അവൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നവൾ കണ്ടു. ആമേൻ. മരണത്തിന്റെ സമയത്ത് അവൾ അവനെ നോക്കിയപ്പോൾ അവൾ കണ്ടു. അവൻ അവളുടെ ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടിരുന്നു. അവന് വേണ്ടി അവൾ ആളയച്ചിട്ടും അവൻ നിരസിച്ചു കളഞ്ഞിരുന്നു. അവൻ അവളുടെ സഹോദരന് വേണ്ടി വന്നില്ല. എന്നാൽ അവസാനം അവൻ വന്നപ്പോൾ അവനിലേക്ക് നോക്കാനായി അവൾ പോയി. അവന്റെ കാൽക്കൽ വീഴുകയും അവൻ തന്നെ പുനരുത്ഥാനവും ജീവനും രണ്ടും എന്ന് കാണുകയും ചെയ്തു. ആമേൻ. ഒരു രഹസ്യ വിശ്വാസിയായ യായിറോസും ഇതേ കാര്യം തന്നെ ചെയ്തു. വാസ്തവമായി വിശ്വസിക്കുകയും എന്നാൽ തന്റെ വിഭാഗ്യസഭ അതിനനുവദിക്കില്ലെന്നുള്ള കാരണത്താൽ അതിനു ചുറ്റുമായി കടന്നു വരാതെ ഒരു ചെറിയ പ്രസ്ബിറ്റേറിയനോ മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ പോലെ, കാരണം അവനെ സഭയിൽ നിന്നും പുറത്താക്കും. എന്നാൽ അവന്റെ ഒരേ ഒരു മകൾ മരണത്തിന്റെ വക്കിൽ കിടക്കുമ്പോൾ അവന് പോകേണ്ടി വന്നു. അവൻ അവനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ തന്നെ മരണവും പുനരുത്ഥാനവും എന്ന് കണ്ടു. അവനായവൻ പോയിരുന്നപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തേണ്ട. അവൻ അപ്പോൾ അവന്റെ കുഞ്ഞു ഹൃദയം ഏകദേശം നിലച്ചതുപോലെയായി. എന്നാൽ അവൻ പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അവൻ യേശുവിനെ നോക്കിയപ്പോൾ അവന് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയും എന്ന് യായിറോസ് കണ്ടു. വിശന്നിരുന്നവർ അവനെ നോക്കിയപ്പോൾ ജീവനെ താങ്ങി നിർത്താനായി അവൻ ആഹാരം കൊടുക്കുന്നവനെന്ന് കണ്ടു. അത് പ്രാകൃതമായിരുന്നു. ആത്മീയമായി വിശക്കുന്നവർ അവനിലേക്ക് നോക്കിയാൽ അവൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് കണ്ടുപിടിക്കാനാകുന്നു. മരിച്ചുകൊണ്ടിരുന്ന കള്ളൻ തനിക്ക് എന്തു കാണാനാകും എന്ന് വിചാരിച്ചുകൊണ്ട് അവനെ നോക്കി. അവൻ യേശുവിൽ അവന്റെ ക്ഷമയെ കണ്ടു. കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് പറദീസിലിരിക്കും. അതാണ് അവന്റെ മരണത്തിന്റെ നാഴികയിൽ അവൻ കണ്ടത്. രോഗി അവനെ നോക്കി സൌഖ്യം തരുന്നവനെ കണ്ടു. കുരുടൻ നോക്കിയിട്ട് കാണാൻ സാധിച്ചു. ഇപ്പോൾ നിങ്ങൾ എന്തിനു നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കുന്നെന്തിനെയാണ്? പത്രോസും നഥനയേലും നോക്കി അവരുടെ പ്രവാചകനായ മോശയെ പ്രത്യക്ഷമായി വരുമെന്ന് പറഞ്ഞിരുന്ന വാഗ്ദത്ത വചനത്തെ കണ്ടു. നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നെ പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അവനോടൊപ്പം ജനങ്ങൾ ചേർന്നിൽക്കും. അവനെ വിശ്വസിക്കാതെയും ആ പ്രവാചകനെ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവരെല്ലാം ജനങ്ങളിൽ നിന്ന്
ഛേദിക്കപ്പെടും.
പത്രോസ് അവന്റെ സാന്നിധ്യത്തിലേക്ക് നടന്നു ചെന്നപ്പോൾ യേശു പറഞ്ഞു, നീ യോനായുടെ മകനായ ശിമോനാകുന്നു. അവൻ ആദ്യമായി യേശുവിനെ നോക്കിയപ്പോൾ തന്നെ അവനായിരിക്കുമെന്ന് ദൈവവചനം പറഞ്ഞിരുന്ന വചനത്തിന്റെ നിവൃത്തീകരണം അവൻ തന്നെ എന്ന് ആ നിമിഷം അവൻ അറിഞ്ഞു. ആമേൻ. ഞാൻ ആശ്ചര്യപ്പെടുന്നത്, ആദ്യ പ്രാവശ്യം നിങ്ങൾ അവനെ നോക്കിയപ്പോൾ നിങ്ങളും അതേ കാര്യം തന്നെ കണ്ടിരിക്കുമോ? ഞാൻ ആശ്ചര്യപ്പെടുന്നത്, നിങ്ങൾ അവനെ നോക്കിയപ്പോൾ വാഗ്ദത്തം ചെയ്തിരുന്ന വചനം സ്വയം പ്രകടമായി വന്നത് നിങ്ങൾ കണ്ടിരുന്നോ? നഥനയേൽ ഒരല്പ സംശയവുമായി അവന്റെ മുന്നിലെ കടന്നു വന്നവുടൻ തന്നെ, വരൂ, ഞങ്ങൾ ആരെ കണ്ടെത്തിയെന്ന് കാണൂ എന്ന് ഫിലിപ്പോസ് അവനോട് പറഞ്ഞെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. നഥനയേൽ വന്നപ്പോൾ അവൻ ചോദിച്ചു, ആരാണവൻ? അവൻ പറഞ്ഞു, ഒരു പക്ഷേ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന ഒരുവനായിരിക്കും. അവൻ അവനെ കണ്ടുമുട്ടുവോളം അവൻ തന്റെ യാത്ര തുടർന്നു. അവൻ നോക്കിയപ്പോൾ യേശു പറഞ്ഞു, ഇതാ ഒരു ഇസ്രായേൽ, ഇവനിൽ കപടമില്ല. അവൻ ചോദിച്ചു, റബ്ബി, നീ എന്നെ എങ്ങനെ അറിയും? അവൻ പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ മരച്ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പോൾ നഥനയേൽ എന്ത് കണ്ടു? ഇസ്രായേൽ രാജാവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നവൻ കണ്ടു. അവൻ പറഞ്ഞു, നീ ദൈവപുത്രൻ, നീ ഇസ്രായേൽ രാജാവ്. അവൻ നോക്കിയപ്പോൾ അവൻ അതാണ് കണ്ടത്. അവന് തിരുവെഴുത്തിന്റെ വ്യാഖ്യാനം ലഭിച്ചിട്ട് അവന്റെ മുന്നിലെ കൊണ്ടുവരപ്പെട്ടു. അവനത് കണ്ടു. തിരുവെഴുത്തിൽ മോശയെ പറഞ്ഞിരുന്ന അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകൻ, അവൻ എന്നെ പോലെ ഒരു പ്രവാചകനായിരിക്കും. കിണറ്റിങ്കരയിലെ സ്ത്രീ, അവൾ അവനിലേക്കൊരു നോട്ടം നോക്കി. അവൾ കണ്ടതെന്താണ്? അവൾ അതിനെ പട്ടണത്തിൽ പോയി സ്പഷ്ടമായി പറഞ്ഞു. അവൾ പറഞ്ഞു, വരൂ, ഞാൻ ചെയ്തൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമെന്ന്. മശിഹ ഇതായിരിക്കില്ലേ? ക്രിസ്തുവിലേക്ക് അവൾ ആദ്യമായി നോക്കിയപ്പോൾ അവൾ ആ മശിഹായെ കണ്ടു. ജനങ്ങൾക്ക് അതേ കാര്യത്തിലേക്ക് നോക്കാനായിട്ടും അതിനെ മാനസിക പരഹൃദയ ജ്ഞാനം എന്ന് വിളിക്കുന്നു. അവർ അതിനെ അധ്യാത്മവാദം എന്ന് വിളിക്കുന്നു. അവർക്കതിനെ വിളിക്കാനാകുന്ന ഏതൊരു പൈശാചികമായ പേരിലും അവരതിനെ വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവരെന്തിലേക്കാണ് നോക്കുന്നതെന്ന് അവർക്കറിയാനാകുന്നില്ല. ആമേൻ. അവർ മനസ്സിലാക്കുന്നില്ല. അവർ ഒരു മതപ്രമാണത്തിനായി നോക്കുന്നു. സഭയെ ക്രമപ്രകാരം വയ്ക്കാനാകുന്ന ഒരു പ്രതിഭാശാലി അവർ നോക്കുന്നു. അവൻ കൂടുതൽ സഭാംഗങ്ങൾക്കായി നോക്കുകയും തന്റെ തിരിച്ചറിയിക്കുന്ന വചനത്താൽ അനുഗ്രഹീതനായ യേശു ക്രിസ്തുവിനെ അവർ കാണുന്നതിൽ പരാജയമടയുകയും ചെയ്യുന്നു. ശരിയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാ നോക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇന്നത്തേക്കുള്ള വചനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ അത് കാണും. എന്നാൽ നിങ്ങൾ ബുദ്ധിപരമായ എന്തിനു വേണ്ടിയെങ്കിലുമാണ് നോക്കുന്നതെങ്കിലോ, അതല്ല നിങ്ങൾ എപ്പോഴും നോക്കിയിരുന്നതിലേക്കാണ് നോക്കുന്നതെങ്കിലോ, ഏതെങ്കിലും മഹാൻ സ്ഥാപകനെയോ ഏതെങ്കിലും ചരിത്രകാരനെയോ മറ്റേതെങ്കിലും വ്യക്തിയെയോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളത് കാണുന്നതിൽ തോൽവിയടയും. എന്നാൽ നിങ്ങൾ അവനെ വചനത്തിലൂടെ നോക്കിയാൽ അവൻ ആരാണെന്ന് വചനം പ്രസിദ്ധമാക്കും. അത് തന്നെ ചെയ്യുന്നതിനായി അവന്റെ ദിവസത്തിലുണ്ടായിരുന്ന ജനങ്ങളെ അവൻ വെല്ലുവിളിച്ചിരുന്നു. അവർക്ക് അവനെ കാണാനായില്ല. അവൻ പറഞ്ഞു, നിങ്ങൾ കുരുടന്മാരായ വഴികാട്ടുന്ന കുരുടന്മാർ, മോശയെ നിങ്ങളുടെ പ്രവാചകനായിരുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. നിങ്ങൾ മോശയെ അറിഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ എന്നെയും അറിയുമായിരുന്നു. മോശ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് കാണുന്നതിൽ അവർ വളരെ കുരുടരായിരുന്നു. അതിലേക്ക് നേരെ നോക്കിയിട്ടും അത് കാണുന്നതിൽ തീരെ കുരുടരായിരുന്നു. നിങ്ങൾ നോക്കൂ, ആ അതിപ്രഭയെ ഇന്ന് രാവിലെ നേരം അന്യോന്യം യോജിപ്പിച്ചുകൊണ്ട് ഒരു ചില നിമിഷങ്ങൾ ഞാൻ സംസാരിക്കുന്നു. അവർ നോക്കുകയും അവരെന്തിനു വേണ്ടിയാണ് നോക്കുന്നത് എന്നറിയാതിരിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റി അവർക്ക് കിട്ടിയിരിക്കുന്ന ധാരണ തെറ്റാണ്. നിങ്ങൾ നോക്കിയിരുന്നത് എന്തിലേക്കാണ് എന്ന കാര്യം നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാനുണ്ടെന്ന് എങ്ങനെ അറിയാനാകും? നിങ്ങൾ പൂഷണിങ്ങിയെ പറ്റി ഒരിക്കലും കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ലാതെ നിങ്ങൾ അതിൽ ഒരെണ്ണം തേടിപ്പോകുന്ന എങ്ങനെ? ഒരു തണ്ണിമത്തൻ അത് കാണാൻ എങ്ങനെ ഉണ്ടാകുമെന്നോ അങ്ങനെ ഒരു വസ്തുവുണ്ടോ എന്നും അറിയാതിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കണ്ടുപിടിക്കുക? എന്താ, അതൊരു തണ്ണിമത്തനാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു ടബിനെ കണ്ടെത്തും. ഒരു തണ്ണിമത്തനാണെന്ന് നിരൂപിച്ചുകൊണ്ട് നിങ്ങൾ തടിക്കട്ടയോ മറ്റെന്തെങ്കിലുമോ കണ്ടെത്തും. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നോക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ എന്തിലേക്കാണ് പോകുന്നത്, നിങ്ങൾ എന്തിലേക്കാണ് നോക്കുന്നതെന്ന് അറിയാനായി ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ യേശുവിന് വേണ്ടിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ വചനത്തിലേക്ക് നോക്കണം. കാരണം അവൻ വചനമാകുന്നു. ഇരുവഴുത്തുകളെ ശോധന ചെയ്യുവൻ, അവ എന്നെ സാക്ഷീകരിക്കുന്നു. നിങ്ങൾ അവകാശപ്പെടുന്നു, നിങ്ങൾ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നു, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുമാകുന്നു. അവകാശപ്പെടുന്ന നിങ്ങൾ പിതാക്കന്മാർ. ദൈവം ഒരു പ്രവാചകനെ അവരുടെ കളയിക്കുമ്പോൾ അവർ അവന്റെ കല്ലറ പണിഞ്ഞിരുന്നു. അവർ പ്രവാചകന്മാരെ കൊന്നു, വന്നിരുന്ന ഓരോരുത്തരെയും കൊന്നു. യേശു ചോദിച്ചു, അവരിൽ ആരെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ കല്ലറിയാതിരുന്നത്? നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു തന്നെ നിങ്ങളും ചെയ്യുന്നു. ആമേൻ. നീതിമാന്മാർ, വിശുദ്ധന്മാർ, നിങ്ങൾക്ക് വിരൽ ചൂണ്ടാൻ കഴിയാത്തവർ. അപ്പോഴും അവനവരെ സർപ്പങ്ങൾ, പിശാചുക്കൾ എന്ന് വിളിച്ചിരുന്നു. കാണുന്നു, നിങ്ങൾ എന്തിലേക്കാണ് നോക്കുന്നത്? നിങ്ങൾ ഏതെങ്കിലും ധാർമ്മിക നിഷ്ഠയുള്ള വ്യക്തിയിലേക്കാണോ നോക്കുന്നത്? അതിന്റെ കാരണം എന്താണെന്നാൽ ചിലർ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഏതോ വിധത്തിലുള്ള വലിയ ധാർമ്മിക നിഷ്ഠയുള്ള വ്യക്തിയായിട്ട് ചുറ്റും നടക്കുകയും പിന്നെ ഇല്ലാതെ അത് പരിശുദ്ധാത്മാവല്ല. അങ്ങനെയുള്ള ദൂതന്മാരിൽ കൂടി ദൈവം പ്രവർത്തിക്കുകയോ അങ്ങനെ ആകണമെന്നോ ഇല്ല. ദൈവം പ്രവർത്തിക്കുന്നത് മനുഷ്യരുടെയാണ്. ബൈബിൾ പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, എന്നാൽ യേശുവിനെ കാണുവോളം നിങ്ങൾക്ക് അവനോടൊപ്പമായിരിക്കാൻ കഴിയില്ല. പത്രോസും യോഹന്നാനും സുന്ദരമെന്ന് വിളിച്ചിരുന്ന ഗോപുരത്തിന് മുന്നിലായിരുന്നു. ആ മനുഷ്യനെ സൌഖ്യമാക്കാനായി അവർ അവനെ പിടിച്ചുയർത്തുമ്പോൾ അവർ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരുമെന്ന് ഗ്രഹിച്ചിരുന്നു. എന്നാൽ അവർ യേശുവിനോടായിരുന്നവരെന്നറിഞ്ഞു. കാരണം അവന്റെ ജീവിതം അവരിലൂടെ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി നോക്കുന്നു എന്നതിൽ ആശ്രയിച്ചിരിക്കുന്നു. ആ സ്ത്രീ ബൈബിൾ വായിച്ചിരുന്നു. ഒരു മശിഹ വരുവാനുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നു. ആ മശിഹ എന്തു ചെയ്യുമെന്ന് അവൾ അറിഞ്ഞിരുന്നു. എനിക്ക് കുടിപ്പാൻ തരിക എന്ന് യേശു പറഞ്ഞുടൻ തന്നെ അവൾ പറഞ്ഞു, ഇത് കീഴ്വഴക്കമല്ല. അവൻ വെറും ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഇപ്പോൾ അവനവിടെ ഏതെങ്കിലും വിശുദ്ധ മനുഷ്യന്റേതുപോലെ ഒരു മഹത്തായ വലിയ ശിരോവസ്ത്രവും സകലവിധ ആഭരണങ്ങളും അവന്റെ മേൽ ധരിച്ചുകൊണ്ടിരുന്നിരുന്നു എങ്കിൽ. എന്താ, ആ സ്ത്രീ ഇങ്ങനെ പറയുമായിരുന്നു, അതെ, അവിടെ ഒരു പുരോഹിതനായിരിക്കുന്നു, പിന്നെ കടന്നുപോകുമായിരുന്നു. അഥവാ അവിടെ ഏതെങ്കിലും വിധത്തിലെ ഒരു റബ്ബിയാണ്, കടന്നുപോകുമായിരുന്നു. ദൈവവേലക്കാരോ മറ്റോ, ഇന്നൊരു മനുഷ്യൻ ഞാൻ കഴിക്കാൻ പോയിരുന്നിടത്ത് കഴിക്കാൻ വന്നിരുന്ന ഞാൻ കണ്ടു. ആ വ്യക്തി കടന്നു വന്നപ്പോൾ അദ്ദേഹം വളരെ കുരിശുകളും മറ്റും തന്റെ മേൽ തൂക്കിയിരുന്നു. അത് ചില നേരങ്ങളിൽ അവരുടെ മേൽ തൂക്കിയിരിക്കുന്നു നല്ലത് തന്നെ. നിങ്ങൾ അങ്ങനെയുള്ള ഒരു ജീവിതം ജീവിക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്താണെന്ന് തെളിയിക്കേണ്ടതിന് നിങ്ങൾക്ക് കുറച്ച് പൗരോഹിത്യ വസ്ത്രങ്ങളുടെ ആവശ്യമില്ല. ചില നേരങ്ങളിൽ അവർ മദ്യപിക്കുകയും വളരെയേറെ കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും അങ്ങനെയും മറ്റും ചെയ്യുകയും അവരുടെ ദൈവവേലക്കാരനാണോ അല്ലയോ എന്നറിയാനായി അവർക്ക് പൗരോഹിത്യ വസ്ത്രം ധരിക്കുകയും ചെയ്തിരിക്കണം. അത് ശരിയാണ്. ഒരു മനുഷ്യൻ ധരിച്ചിരിക്കേണ്ട പൗരോഹിത്യ വസ്ത്രം എന്നത് പരിശുദ്ധാത്മാവാകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് നിങ്ങൾ യേശുവിനോടൊപ്പമായിരുന്നു എന്ന് തിരിച്ചറിയിക്കുന്നു. അത് ശരിയാണ്. ഇപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നാം കണ്ടു. ഒരു നല്ല പോലെ വസ്ത്രം ധരിച്ച് നന്നേ വെടിപ്പുള്ളതും ഒരു തരത്തിലെ തലപ്പാവുമായി നിങ്ങൾ അവനെ ഒരിക്കലും കാണുകയില്ല. കാരണം അവൻ വെറും ഒരു സാധാരണ മനുഷ്യനാകുന്നു. ദൈവം മനുഷ്യനുമായി ഇടപെടുന്നു. യേശു ഒരു മനുഷ്യനായിരുന്നു. ദൈവം ആ മനുഷ്യനായിരിക്കുകയും അവൻ ദൈവവുമായിരുന്നു. ഇപ്പോൾ നാം കണ്ടത് ഈ സ്ത്രീ അവളെ നിഗൂഢാത്മക അടയാളം കണ്ടപ്പോൾ, അതായത് അവളുടെ ഹൃദയത്തിൽ എന്തായിരുന്നു എന്നും അതല്ലെങ്കിൽ അവൾ ചെയ്തത് എന്താണെന്നും തെറ്റെന്തായിരുന്നു എന്നും അവളോട് അവൻ പറഞ്ഞപ്പോൾ അത് മശിഹ തന്നെ എന്ന് ആ നിമിഷം അവൾക്കറിയാനായി. അതുകൊണ്ട് അവൾ യേശുവിനെ നോക്കിയപ്പോൾ അവൾ ആ മശിഹയെ കണ്ടു. മശിഹയുടെ പ്രവൃത്തികൾ എന്തായിരുന്നു? ഹൃദയരഹസ്യങ്ങളെ അറിയാനാകും. അത് നിങ്ങൾക്ക് ശരിയായി മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അവനായി നോക്കിയാൽ നിങ്ങൾ എന്തിനായിട്ടാണ് നോക്കുന്നത്? അവൻ അതേപോലെ തന്നെയായിരിക്കും. മശിഹ വചനമാകുന്നു. വചനം, ദൈവത്തിന്റെ വചനം, ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേറൊഴിക്കുംവരെ തുളച്ചിരുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിഭജിക്കുന്നതുമാകുന്നു എന്ന് ബൈബിളിൽ എബ്രായർ 4 പറയുന്നു. മശിഹ എന്നാൽ വചനം പ്രത്യക്ഷമായതായിരുന്നു എന്നും അവളുടെ തെറ്റെന്താണെന്ന് അവളോട് പറയാനാകുമെന്നും അവളറിഞ്ഞപ്പോൾ അത് മശിഹ ആയിരുന്നു എന്നവൾ അറിഞ്ഞു. അവനെങ്ങനെ വസ്ത്രധാരണം ചെയ്തിരിക്കുന്നു എന്നതല്ല, അവനത്രമാത്രം വിദ്യാഭ്യാസമുണ്ട് എന്നതല്ല, എന്നാൽ അവൻ അവളോട് കാണിച്ച അടയാളത്താൽ അവൻ മസിഹയായിരുന്നു. അവൾ യേശുവിനെ കണ്ടപ്പോൾ അവൾ ആ മസിഹായെ കണ്ടു. അഭിഷേകം ചെയ്യപ്പെട്ട ആ കാലത്തിൽ ദൈവം ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ എന്താണ് നിങ്ങൾക്കറിയാമോ, ഞാൻ സംസാരിച്ചിരുന്ന അതേ കാലത്തിൽ അവരിൽ അനേകരും ഒരിക്കൽ പോലും ആ കാര്യത്തെ കണ്ടിരുന്നില്ല. അവരിൽ അനേകരും അത് കണ്ടിരുന്നില്ല. ഇന്നും അതേ കാര്യം തന്നെ. മോശ അനേകർ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഏലിയാവൻ അനേകർ തിരിച്ചറിഞ്ഞിരുന്നില്ല. അനേകർ തിരിച്ചറിഞ്ഞിരുന്നില്ല. അവർ കടന്നു പോകുമ്പോളും അവർ ഒരിക്കലും അവരെ തിരിച്ചറിയില്ല. അത് കഴിയുമ്പോൾ അതവർ തിരിച്ചറിയും. നോഹയുടെ കാലത്ത് അവിശ്വാസികൾ കണ്ടിരുന്നു. അവിശ്വാസം അതിലേക്ക് നോക്കിയാൽ എന്തു കാണും? വിശ്വാസി എന്ത് കണ്ടെന്നോ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് അവിശ്വാസി എന്ത് കണ്ടു നോക്കാം. നോഹയുടെ നാൾക്കളിൽ അവിശ്വാസി എന്ത് കണ്ടു? പുറകിലേക്ക് നോക്കി അവർ നോക്കിയപ്പോൾ എന്ത് കണ്ടു? ഒരു മതഭ്രാന്തൻ, ഒരു പെട്ടകമെന്ന് വിളിക്കുന്ന ഒന്നിന്റെ ചുറ്റിനും ബുദ്ധിമോശം ചെയ്തുകൊണ്ട് ചുറ്റിത്തിരിക്കുന്നവൻ എന്ന് അവർ കണ്ടു. അത് മാത്രമാണ് അവർ കണ്ടത്. നീളമുള്ള താടിയുള്ള ഒരു ഭ്രാന്ത് പിടിച്ച വയസ്സൻ. അവന്റെ മനോദന നഷ്ടപ്പെട്ട് സകല ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിനും തെളിവുകൾക്കും എതിരായി പറയുന്നു, അവിടെ മുകളിൽ വെള്ളമുണ്ട്. എന്തൊരു പാവം പിടിച്ച വൃദ്ധൻ! അവർക്ക് അവനോട് സഹതാപം തോന്നി. അവന്റെ അടുത്തുകൂടെ കടന്നുപോയി. അവനെ വളരെ വേഗത്തിൽ തന്നെ ഭ്രാന്തനെന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അവന്റെ മനസ്സ് അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവന് കർത്താവിന്റെ വചനമുണ്ടായിരുന്നു. അവൻ അതിന്മേൽ ലോകത്തിന് ദൂരെയായി പണിയുകയായിരുന്നു. പ്രളയം വരികയായിരുന്നു എന്നൊരു തെളിവ് ദൈവം കാണിക്കുകയായിരുന്നു. അതവർക്കൊരു അടയാളമായിരുന്നു. നോഹയുടെ കഥയെ വിശ്വസിക്കാത്തവർ അന്ധകാരത്തിൽ അലഞ്ഞുതിരിഞ്ഞു വെള്ളത്തിൽ വെച്ച് മരണത്തിൽ അവസാനിച്ച നരകത്തിന്റെ കല്ലറയിലേക്ക് പോയി. ഫെറവോൻ അവനൊരിക്കൽ നോക്കി. അവൻ എന്ത് കണ്ടു? ഫെറവോൻ എന്ത് കണ്ടു? വിടിവിക്കുന്നവനെ അനേകർ അവകാശപ്പെട്ടിരുന്നപ്പോൾ ഒരു മതഭ്രാന്തനെ, ഒരു പ്രവാചകനെന്ന് വിളിക്കുന്നവനെ അവൻ കണ്ടു. അത് മാത്രമാണ് അവൻ കണ്ടത്. ഒരു മണ്ണ് കുഴയ്ക്കുന്നവൻ, ജനങ്ങളുടെ നിൽക്കുന്ന ഒരു അടിമ, അത്ഭുതാശ്ചര്യങ്ങൾ ചെയ്യാനായി ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് സ്വയം പറയുന്നവൻ. എന്താണ് അവർ വിചാരിച്ചത്? അവൻ അവനെ നഷ്ടപ്പെട്ട് പറഞ്ഞു, പോകട്ടെ, അവന് തോന്നിയതെല്ലാം പറയട്ടെ. അവൻ ഉറച്ചു കഴിയുമ്പോൾ അവർ അവനെ ഭ്രാന്തനെന്ന് പ്രഖ്യാപിക്കും. എന്നാൽ അവന് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതുണ്ടായിരുന്നു. വിശ്വാസികളായ അഹരോനും യോശുവായും അവരിൽപ്പെട്ട അനേകർ മോശയിൽ ദൈവത്തെ കണ്ടു. ദൈവത്തിന്റെ പ്രവൃത്തികൾ മോശ ചെയ്തു. അതുകൊണ്ടാണ് ദൈവം അവനിലുണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നത്. ദൈവം മോശയിലുണ്ടെന്ന് അവർ നോക്കിയപ്പോൾ കണ്ടു. അവൻ ആരായിരുന്നു എന്ന ധനവാൻ നോക്കിയപ്പോൾ കൃത്യമായി കണ്ടു. കാണുന്നോ? എന്നാൽ അവനവനെ പിൻപറ്റുന്നത് നിരാകരിച്ചു കളഞ്ഞു. എന്തുകൊണ്ടെന്നാൽ യേശുവിനെ പിൻപറ്റുന്നതിനേക്കാൾ കൂടുതൽ അവൻ ലോകത്തിന്റെ വസ്തുവകകളെ സ്നേഹിച്ചിരുന്നു. ആ തരത്തിലുള്ള എത്രമാത്രം ധനികന്മാർ ഈ ടേപ്പുകൾക്കും. എപ്പോഴും പണത്താൽ മാത്രം ധനികരായിരിക്കണമെന്നില്ല. ഇല്ല, നിങ്ങൾ കാമാസക്തിയാൽ ധനികരാകാം. ഈ ജീവിതത്തിന്റെ പുളകങ്ങളാൽ ധനികരായിരിക്കാം. എത്രയോ പുരുഷന്മാർ, എത്രയോ ചെറുപ്പക്കാരി പെൺകുട്ടികൾ, എത്രയോ ചെറുപ്പക്കാരായ ആൺകുട്ടികൾ അവരുടെ പ്രശസ്തിയെ ഏതെങ്കിലും കാമറാണിക്കായി വിട്ടിട്ട് ഒരു ബെഞ്ചയോ ഒരു ഗിത്താറോ ഉള്ള ഏതെങ്കിലും റെക്കോർഡെടുക്കൽ റോക്ക് ആൻഡ് റോളിനോ അവന് ചെയ്യാനാകുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ഡാൻസിനോ പോകുന്നു. അവരിലെത്രയോ പേർ അവരുടെ ധനാഢ്യത്തിന്റെ പ്രശസ്തിയിൽ അവർ അവകാശവാദം ചെയ്യുകയും അവർ യോഗത്തിലിരുന്നു കൊണ്ട് ദൈവത്തിന്റെ കൈ നീങ്ങി അവന്റെ വചനത്തെ പ്രസിദ്ധമാക്കുന്നത് കണ്ടിട്ടുണ്ട്. എത്ര പേർ അത് ചെയ്യുന്നു? അവൻ അവന്റെ വിഭാഗ്യസഭയെ തെരഞ്ഞെടുത്തു. അവൻ അതിനാൽ ജീവിക്കാൻ കഴിയുമായിരുന്നു. അവന്റെ വിഭാഗ്യസഭയ്ക്ക് യേശു ഒരു മതഭ്രാന്തനായിരുന്നു. അതുകൊണ്ട് ഒന്നുകിൽ അവന് യേശു പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ അവനെടുക്കാനായി നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്നവൻ എന്തുകൊണ്ട് അവന്റെ പുരോഹിതനടുക്കൽ പോയി ചോദിച്ചില്ല? അതിനെക്കുറിച്ച് പുരോഹിതന് ഒന്നും അറിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഞാൻ എന്തു ചെയ്യണം? യേശു പറഞ്ഞു, കൽപ്പനകളെ പ്രമാണിക്കുക. നേരെ തിരികെ അവന്റെ മടിത്തട്ടിലേക്ക് തന്നെ എറിഞ്ഞു കൊടുത്തു. അവൻ പറഞ്ഞു, ഞാനിത് ചെയ്തു പോരുന്നു. അവൻ പറഞ്ഞു, കൽപ്പനകളെ പ്രമാണിക്കുക. എന്നിട്ടും അവൻ അപ്പോഴും നിത്യജീവൻ ഉണ്ടായിരുന്നില്ലെന്ന് അവനതില്ലെന്ന് അവൻ അറിയാമായിരുന്നു. നിങ്ങൾക്ക് സകല കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ടിരിക്കാനും അപ്പോഴും നിത്യജീവൻ ഇല്ലാതിരിക്കാനും കഴിയും. അതുകൊണ്ട് യേശു പറഞ്ഞു, ശരിയായത് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളത് വെച്ച് അതിന് ദരിദ്ര കൊടുക്കൂ, വരൂ, എന്നെ പിൻപറ്റൂ. എന്നാൽ അതവൻ വളരെ കൂടുതലായിരുന്നു. കാണണോ? അവൻ നോക്കി ആരായിരുന്നു എന്ന് കണ്ടെന്ന് നാം കാണുന്നു. എന്നാൽ അപ്പോഴും അവൻ അതെടുക്കുന്നതിനെ നിരാകരിച്ചു കളഞ്ഞു. അവന്റെ അടുത്ത നോട്ടം നരകത്തിലായിരുന്നു. കാഴ്ച തിരിച്ചു മുകളിലേക്ക് നോക്കി. അബ്രഹാമിന് മടിയിൽ ലാസർ കിടക്കുന്നത് കണ്ടു. അവർ അവനെ കൊണ്ടുവന്നപ്പോൾ ഒരിക്കൽ പീലാത്തോസ് നോക്കി. അവനെ മുമ്പൊരിക്കലും കണ്ടിരുന്നില്ല. അവന്റെ കൈകൾ കെട്ടപ്പെട്ടിരുന്നു. അവന്റെ മുതുകിൽ നിന്നും രക്തമൊഴുകുന്നുണ്ടായിരുന്നു. അവന്റെ തലയിൽ ഒരു മുൾക്കിരീടം. പീലാത്തോസ് നോക്കി, അവന് ബോധ്യപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ ഒരു കുതിര തെരുവിലൂടെ കുതിച്ചു വരുന്നു. അതിലുണ്ടായിരുന്ന സവാരിക്കാരൻ ചാടിയിറങ്ങി അവന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ഭാര്യ ഒരു കത്ത് അങ്ങേക്ക് തന്നയച്ചിരിക്കുന്നു, ഇതാ. അവൻ അതിലേക്ക് നോക്കി അവൾ പറഞ്ഞിരിക്കുന്നു, പീലാത്തോസെ എന്റെ പ്രിയ ഭർത്താവെ, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ നിമിത്തം ഞാൻ സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു. അവൻ പേടിച്ചു പറച്ചു, അവന്റെ മുട്ടുകൾ തമ്മിലടിച്ചു. അവൻ ചോദിച്ചു, നീ ദൈവപുത്രനെങ്കിൽ, നീ രാജാവാണെങ്കിൽ നീ പറയാത്തത് കൊണ്ടാണ്? നീ ഇസ്രായേൽ രാജാവോ? അവൻ പറഞ്ഞു, നീ അത് പറഞ്ഞിരിക്കുന്നു. പറഞ്ഞു, ഞങ്ങളോട് സത്യം പറയൂ. അവൻ പറഞ്ഞു, അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ പീലാത്തോ സംശയിച്ചു. അവൻ സകലരും ഓരോരുത്തരും അവന്റെ കാൽക്കൽ വീണ് കരയുകയും യാചിക്കുകയും ചെയ്തിരുന്നു. അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ കൊല്ലാൻ അധികാരമുണ്ട്, എനിക്ക് നിന്നെ വിട്ടയക്കാനും അധികാരമുണ്ട്. അവൻ പറഞ്ഞു, അതെന്റെ പിതാവ് നിനക്ക് നൽകിയിരുന്നില്ല എങ്കിൽ നിനക്ക് ഒന്നിനുമുള്ള അധികാരമുണ്ടായിരിക്കലായിരുന്നു. സർ, അവനൊരു മനുഷ്യന്റെ മേലെയായിരുന്നു എന്നത് അവനെ ബോധ്യപ്പെടുത്തി. അതൊരു മനുഷ്യന്റെ മേലെയായിരുന്നു എന്നവനെ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി. തീർച്ചയായും അവനായിരുന്നു. എന്നാൽ എന്താണ്, അവന്റെ രാഷ്ട്രീയവും അവന്റെ പ്രശസ്തിയും വളരെ മഹത്തായതായിരുന്നു. നോക്കൂ, അവൻ അവനെ നിരസിച്ചു കളഞ്ഞു. അവന്റെ പ്രശസ്തി വളരെ മഹത്തായതായിരുന്നു. പീലാത്തോസ് അവന്റെ ജീവിതത്തിലെ സ്ഥാനം ഈ മതഭ്രാന്തനെ അംഗീകരിക്കുന്നതും വളരെ ഉയർന്നതായിരുന്നു. ഏതെങ്കിലും വിഭാഗീയ സഭയിൽ നിങ്ങളുടെ സ്ഥാനം അത്രയേറെ ഉയർന്നതായിട്ട് അവന് നിന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥാനത്തെ വാസ്തവമായ കർത്താവിനെ കൈക്കൊള്ളാൻ കഴിയുന്ന എത്രമാത്രം പീലാത്തോസുകൾ ഇതിനെ കേൾക്കുന്നുണ്ടാകും എന്നത് ശരിക്കുന്നു. ക്രൂശിങ്കൽ റോമൻ പടയാളി യേശുവിലേക്ക് നോക്കി. ഭൂമിക്കൊരു അതിഭയങ്കര നടുക്കമുണ്ടായിട്ട് പർവ്വതങ്ങളുടെ മുകളിൽ നിന്നും കല്ലുകളെ ഉരുട്ടിയിട്ട് ദിവസത്തിന്റെ ഉച്ചസമയത്ത് തന്നെ സൂര്യൻ പ്രകാശം കൊടുക്കാതെ കൊണ്ടുപോയി. നക്ഷത്രങ്ങൾ അതിന്റെ പ്രകാശം കൊടുക്കാനായി കടന്നു വന്നില്ല. ഭൂമി കുലക്കത്താൽ പാറകൾ പിളർന്നു, ഭൂമി തകർന്നു, മിന്നൽ വളഞ്ഞു പുളഞ്ഞ് ആകാശത്തിൽ അങ്ങോളം ഇങ്ങോളം മിന്നി. ദേവാലയത്തിന്റെ തിരശീല മേൽ തൊട്ട് താഴെ വരെ ചീന്തിപ്പോയി. മാത്രമല്ല, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണെന്ന് അറിയാനാകാതെ ജനങ്ങളെല്ലാം അലറി വിളിച്ചു കൊണ്ടുപോടുകയും ചെയ്തു. അവനെ അവിടെ വച്ച് ആണിതറയ്ക്കാൻ സഹായിച്ച ആ റോമൻ പടയാളി അവന്റെ ഹൃദയത്തിലൂടെ കുന്തം കുത്തിയിറക്കിയവൻ അത് കഴിഞ്ഞു നോക്കി. എന്നാൽ അത് വളരെ താമസിച്ചു പോയിരുന്നു. അവൻ നോക്കി വിശ്വസിച്ചു. എന്നാൽ അവൻ അത് വിശ്വസിക്കുന്നതിൽ വളരെ താമസിച്ചു പോയിരുന്നു. അവൻ തന്റെ അന്ത്യവിധി മുദ്രയുടെ ശേഷം അവൻ എന്ത് കിട്ടും? അവൻ രക്ഷകന്റെ ഹൃദയത്തിലൂടെ ആ കുന്തം കടത്തിവിട്ടിരുന്നു. അതപ്പോഴേക്കും വളരെ താമസിച്ചു പോയിരുന്നു. എത്രയോ റോമാക്കാർ ഇന്ന് അതേ കാര്യം തന്നെ ചെയ്യുകയും അതേ കാര്യം ചെയ്യാൻ പോവുകയും ചെയ്യുന്നു എന്ന് ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. ഏതെങ്കിലും ഒരാൾ നിങ്ങളൊരു ദിവസം നോക്കിയേക്കാം, അപ്പോഴേക്കും അത് താമസിച്ചു പോകും. ഇന്നുള്ള അനേകർ ആ ദിവസം വരികയും അതേ വിധത്തിൽ തന്നെ ആവുകയും ചെയ്യും. അവർക്കതറിയാം. ഇന്നലെ സഹോദരൻ വുഡ് ഇവിടെയായിരുന്നു. ഇത് പറയുന്നത് ഈ സന്ദേശത്തിലുള്ളതിനാലാണ്. ഇവിടെ താഴെ സ്ലൈഡർ കമ്പനിയിൽ ഒരു റോമൻ കത്തോലിക്കാരൻ ഇരുന്നിരുന്നു. അദ്ദേഹം ഇവിടെയുള്ള ആലയത്തിനായി കുറച്ച് കോൺക്രീറ്റ് എടുക്കാൻ അവിടേക്ക് പോയി. അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന് എവിടെ വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. ആ റോമൻ കത്തോലിക്കാരൻ ചോദിച്ചു, അത് ബ്രദർ ബർഹാമിന് വേണ്ടിയാണോ? അതെ. അയാൾ പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരമരുളുന്നു. കാണണോ, ക്രിസ്തുവിന് പ്രതിസ്വീകരിക്കുന്ന ഏതൊരു മനുഷ്യനും അതറിഞ്ഞിട്ടും, ഞാനല്ല, അത് തീർച്ചയായും സുവിശേഷത്തിന് സമർത്ഥനമാണെന്ന് അറിഞ്ഞിട്ടും, പിന്നെയും ആശ്ചര്യം, മനുഷ്യനെ പറ്റിയല്ല നാം സംസാരിക്കുന്നത്, വചനത്തെ പറ്റിയാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന എന്താണ് ഇത്? അതായത്, അവർ ആ സമർത്ഥിച്ച വചനം വ്യക്തമായി കണ്ടിട്ടും പീലാത്തോസും മറ്റുള്ളവരും ചെയ്തതുപോലെ റോമൻ പടയാളിയെപ്പോലെ നിങ്ങൾ അതിനെ എന്തെങ്കിലും ചെയ്യുന്നതിൽ വളരെ താമസിച്ചു പോകാൻ പോവുകയാണ്. അവൻ ആ കുന്തത്തെ മറ്റു രീതിയിൽ ഉപയോഗിച്ചിരുന്നു എങ്കിൽ അത് നോഹയുടെ നാൾക്കുള്ളതുപോലെ വാതിലുകൾ അടയ്ക്കപ്പെടും. അപ്പോഴേക്കും വളരെ താമസിച്ചു കഴിഞ്ഞിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് പറയും, ഞാൻ ഈ അഴുക്കിൽ നിന്നും പുറത്തു കടക്കാൻ ഇച്ഛിക്കുന്നു. വളരെ നേരം കാത്തിരിക്കരുത്. നിങ്ങൾ ഏറ്റവും നന്നായി നോക്കി ഇപ്പോൾ തന്നെ ജീവിക്കുക. ലൂഥർ കത്തോലിക്ക സഭയിൽ നിന്നും കാഴ്ച തിരിച്ചു നോക്കി. അവനെന്ത് കണ്ടു? ഒരാഗ്നിസ്തംഭം. അവന് സ്വതന്ത്ര സഭയെ കണ്ടു. ആംഗ്ലിക്കൻ വിഭാഗീയ സഭയിൽ നിന്നും വെസ്ലി കാഴ്ച തിരിച്ചു നോക്കി. അവൻ അതേ കാര്യം കണ്ടു. പെന്തക്കോസ്റ്റ് എല്ലാ വിഭാഗ സഭകളിൽ നിന്നും കാഴ്ച തിരിച്ചു നോക്കി. അതെന്തായിത്തീർന്നു? ഒരു വലിയ ശക്തരായ ജനങ്ങൾ. അവർ ഓരോരുത്തരും എന്തു ചെയ്തു? സ്ഥാപകരായ ലൂഥറും വെസ്ലിയും മറ്റുള്ളവരും അവർ കാഴ്ച തിരിച്ചു. അവരെവിടെ നിന്നാണ് തുടങ്ങിയത് നോക്കിയിട്ട് അവരുടെ കുട്ടികൾ അവരുടെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. അവർ കടന്നു വന്ന വിഭാഗ സഭകളിലേക്ക് തിരികെ നോക്കി. ആ കൂട്ടരെ എടുത്ത് നേരെ തിരികെ അവർ കടന്നു വന്നിരുന്ന അതേ വൃത്തികേട് തന്നെ ഉണ്ടാക്കി. നിങ്ങൾ എന്തിലേക്കാണ് നോക്കുന്നത്? ആ സ്ഥാപകർ ശരിയായി നോക്കിയിരുന്നു. ദൈവത്തിന്റെ അഭിഷിക്തർ, അവരെ പിൻപറ്റിയ ജനങ്ങൾ സ്ഥാപകർ കടന്നു വന്നിടത്തേക്ക് നോക്കി. സ്ഥാപകർ എന്തിനു വിരോധിച്ചിരുന്നുവോ അതേ കാര്യത്തെ തന്നെ കൃത്യമായും ചെയ്തു. ഞാൻ ധൃതിയിലാക്കാനുണ്ട് നിങ്ങൾക്കറിയാം, കാരണം എനിക്ക് പ്രാർത്ഥിക്കാനായി ഒരു നിരയുണ്ട്. മാത്രമല്ല, നിങ്ങൾ അനേകർക്ക് യാത്ര ചെയ്യണമെന്നും എനിക്കറിയാം. ഒരു നാൾ ഞാൻ ഒരു നോട്ടമെടുത്തു. വചനം ജഡമായി തീർന്നത് ഞാൻ കണ്ടു. ഞാൻ ആൽഫയെയും ഓമേഗയും കണ്ടു. മൂന്നോ നാലോ അഞ്ചോ ഞാൻ കണ്ടില്ല. ഞാൻ ഒന്നിനെ കണ്ടു. ഞാൻ അവനെ എന്റെ രക്ഷകനായി കണ്ടു. ഞാൻ അവനെ വചനമായി കണ്ടു. ഞാൻ അവനെ പ്രകാശമായി കണ്ടു. ഞാൻ അവനെ ശക്തനാ ദൈവമായി കണ്ടു. ഞാൻ അവനിൽ ദൈവത്തെ കണ്ടു. ഞാൻ അഗ്നിസ്തംഭത്തെ കണ്ടു. ഞാൻ അവനിൽ അവനായിരുന്നു എന്ന് ബൈബിൾ പറയുന്നവനെ കൃത്യമായും കണ്ടു. ആൽഫയും ഒമേഗയും ആയിരുന്നവനെ, ആ അഗ്നിസ്തംഭമായിരുന്നവനെ ഞാൻ കണ്ടു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരുന്നു. അഗ്നിസ്തംഭം യോഹന്നാനോട് ഇങ്ങനെ പറയുന്നു ഞാൻ കണ്ടു. ഒരിക്കലും അവന്റെ തോൽവി അടയാത്ത സാന്നിധ്യം. യോഹന്നാനിൽ അവൻ പറയുന്നത് പോലെ അവന്റെ തോൽവി അടയാത്ത സാന്നിധ്യം നിങ്ങൾ ഒരിക്കലും വിട്ടുപോകയില്ല. സഹോദര, ഇന്ന് രാത്രിയിൽ എന്റെ അഭിപ്രായം ആ പാട്ട് പാടുക. നോക്കിക്കൊണ്ട് ജീവിക്കൂ എന്റെ സഹോദര, ജീവിക്കൂ. ഇപ്പോൾ യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കൂ. അതവന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഹാലലൂയ. അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. നോക്കിക്കൊണ്ട് ജീവിക്കുക. നോക്കൂ, നിങ്ങൾ കാണുന്നതാണ്. നിങ്ങൾ വിമോചനത്തെ കാണുന്നോ? അവനെന്താണ് നിങ്ങൾ കാണുന്നോ? വചനത്തിലൂടെ നോക്കി അവൻ എന്തായിരുന്നു എന്ന് കാണൂ. ഇന്ന് നിങ്ങൾ അതേ വചനത്തിലൂടെ തന്നെ നോക്കി അവൻ അന്നായിരുന്നത് പോലെ തന്നെ ഇന്നും ആയിരിക്കുന്നുവോ നോക്കുവിൻ. പാപത്തിന്റെയും രോഗത്തിന്റെയും അതേ കാരണത്താൽ വനാന്തരത്തിലായിരുന്ന താമ്ര സർപ്പത്തിന്റെ പ്രതിരൂപമായിരുന്നു അവൻ. ഒരു നാൾ ഈസ്കരിയത്ത് ആ യോദാ ഒരു നോട്ടം നോക്കി. അവൻ നോക്കിയപ്പോൾ അവനൊരു ശരിക്കുമുള്ള നോട്ടം നോക്കിയ ശേഷം അതിനു മുമ്പ് അവർക്കുണ്ടായിരുന്ന പണത്തിന്റെ കരത്തിലേക്ക്, സമ്പാദ്യത്തിലേക്ക് അവൻ നോക്കിയിരുന്നുള്ളൂ. എന്നാൽ ഒരു നാൾ അവൻ യേശുവിനെ നോക്കിക്കണ്ടപ്പോൾ അവൻ എന്തു കണ്ടു നിങ്ങൾക്കറിയാമോ? അവൻ കുറ്റക്കാരനാണെന്ന് കണ്ടു. അവൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ലെന്ന് കണ്ടു. അവൻ സ്വയം കെട്ടിഞ്ഞാന്ന് ചത്തു. ഒരു പ്രഭാതത്തിൽ, സമയം ആരംഭിച്ചത് മുതൽ ചരിത്രത്തിന്റെ പ്രഭാതങ്ങളിലെ മഹത്തായ ഒന്നിൽ അവസാനിപ്പിക്കുമ്പോൾ ഞാനിത് പറയുകയാണ്. യെരൂശലേമിൽ എന്തോ ചിലത് സംഭവിക്കുന്നുണ്ടായിരുന്നു. ഉടനെ ഒരു കൂട്ടം പടയാളികൾ ജയിലിലേക്ക് വരുന്നു. എനിക്ക് ചങ്ങലയുടെ കിലുക്കം കേൾക്കാൻ കഴിയുന്നു. തെരുവിലൂടെ കുന്തം വലിച്ചുകൊണ്ടുള്ള ശബ്ദം എനിക്ക് കേൾക്കാനാകുന്നു. അവിടെ പിന്നിലുണ്ടായിരുന്നത് ആരാണ്? ബറാബാസ്. അവൻ മരിക്കാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. അവനൊരു കള്ളനായിരുന്നു. അവനൊരു ഉപയോഗമില്ലാത്തവനായിരുന്നു. അവനൊരു പിടിച്ചു പറിക്കാനായിരുന്നു. അവനൊരു കൊലയാളിയായിരുന്നു. അവൻ മരിക്കാൻ പോവുകയായിരുന്നു. ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാമോ? അവൻ പറഞ്ഞു, അതെ, എനിക്കെല്ലാമായിട്ട് ഇത്ര തന്നെ. ഇന്നു രാവിലെ നേരം എന്നെ കൊല്ലും. ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാം. കാവൽക്കാരൻ വാതിൽ തുറന്നു. ബറാബാസ് പുറത്തേക്ക് വന്നു. അവൻ പുറത്തേക്ക് വന്ന് പറഞ്ഞു, അതെ, ഇതാണ് അതിന്റെ അവസാനം ഞാൻ കരുതുന്നു. അവൻ പറഞ്ഞു, ബറാബാസ്, നീ ഉപാധിയില്ലാത്ത വിധം സ്വതന്ത്രനായിരിക്കുന്നു. എന്താണ്? എനിക്കെന്താണ്? ഞാൻ പറയുന്നു, ഉപാധിയൊന്നും തന്നെ ഇല്ലാതെ സ്വതന്ത്രനാകുന്നു. നീ സ്വതന്ത്രനാണ്? ചോദിച്ചു. എനിക്കങ്ങനെ സ്വതന്ത്രനാകാൻ കഴിയും? അവൻ പറഞ്ഞു, അതെ ബറാബാസ്, ഇവിടെ വരൂ, അവിടേക്ക് നോക്കൂ. ആ മനുഷ്യൻ അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നതിനെ കാണാനാകുന്നു. അവൻ നിന്റെ സ്ഥാനത്തിലെടുത്തിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം എല്ലാവരും ബറാബാസ് നോക്കിയപ്പോൾ കണ്ടതിനെ നമുക്കും കാണാനാകുമോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. നമ്മുടെ സ്ഥാനം ആരെങ്കിലും എടുത്തിരിക്കുന്നു. അവൻ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ സൗഖ്യമായിരിക്കുന്നു. നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. ഞാൻ ആശ്ചര്യപ്പെടുന്നത് കുറ്റക്കാരും രോഗികളുമായിരിക്കുന്നവർക്ക് അവനിൽ നമ്മുടെ വിമോചനത്തെ കാണാനാകുന്നില്ലേ? നരകത്തിലേക്ക് പോകാൻ പോകുന്നവർ, നിങ്ങളുടെ സ്വാതന്ത്ര്യം സ്വർഗത്തിലേക്ക് കടക്കാനുള്ള നിങ്ങളുടെ പാസ് അവനിൽ നിങ്ങൾക്ക് കാണാനാകും. ഞാൻ ആശ്ചര്യപ്പെടുന്നു, ബറാബാസ് ആ ദിവസത്തിൽ കണ്ടത് നിങ്ങൾക്കും കാണാനാകുന്നില്ലേ? അവൻ പറഞ്ഞു, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഓ സഭയെ, പിന്നെ അവൻ പറഞ്ഞു, നിങ്ങളെന്നെ കാണും. അത് നിങ്ങൾക്ക് വീണ്ടും നോക്കാൻ സാധിക്കും എന്നതിന്റെ തെളിവാകുന്നു. നിങ്ങളെന്നെ കാണും. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളിലും നിങ്ങളോട് കൂടെയും ഉണ്ടാകും. എപ്പോൾ? നിങ്ങളവനെ കാണുന്നത് എങ്ങനെയാണ്? വചനത്തിൽ. അവൻ വചനമാകുന്നു. വചനത്തിലേക്ക് നോക്കി ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവന്റെ വാഗ്ദത്തം എന്താണെന്ന് കാണുക. അവൻ ഗലീലായിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്തായിരുന്നുവോ അതേ കാര്യം തന്നെ ഇന്ന് രാത്രി ജെഫർസ്വില്ലയിലും, അതേ കാര്യം തന്നെ അവൻ ബ്രൺഹാം കൂടാരത്തിലുമായിരിക്കുന്നു. ഒരു സ്ഥാപകനെ, ഒരു ഭാഗ്യ സഭക്കാരനായ മനുഷ്യനെ കാണാൻ വേണ്ടിയാണോ നിങ്ങൾ നോക്കിയത്? നിങ്ങളതൊരിക്കലും യേശുവിൽ കാണുകയില്ല. ഏതെങ്കിലും മഹാനായ പാദ്രിയെ കാണാൻ വേണ്ടിയാണോ നിങ്ങൾ നോക്കിയത്? നിങ്ങളതൊരിക്കലും യേശുവിൽ കാണുകയില്ല. ഇല്ല, നിങ്ങൾ യേശുവിലേക്ക് എങ്ങനെ നോക്കും? ദൈവവചനം പ്രത്യക്ഷമാക്കിക്കൊണ്ട്. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവവചനം പ്രത്യക്ഷമായതായിരുന്നു. അന്ന് അവൻ എന്തായിരുന്നുവോ അവൻ ഇന്ന് രാത്രിയിലുമാകുന്നു. അതുതന്നെ എന്നേക്കുമായിരിക്കും. നമുക്ക് നമ്മുടെ തലകളെ ഒരു നിമിഷത്തേക്ക് മണക്കാം. ഞാനിതിനെ ഈ വിധത്തിൽ ചുരുക്കുകയാണ്. കർത്താവായ യേശുവേ, ജീവനാ കാര്യങ്ങളൊന്നും കാഴ്ച മാറ്റി നിന്നെ നോക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന. കർത്താവേ, ഞങ്ങൾ സാധാരണ വിദ്യാഭ്യാസമല്ലാത്ത മനുഷ്യരാണെന്ന് ഞാൻ അറിയുന്നു. ഈ ലോകത്തിന്റെ വസ്തുവകകളിൽ കൂടുതലായിട്ടൊന്നും ഞങ്ങൾക്കില്ല, എന്നാൽ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ആൾ തിരക്കിൽ ഞെക്കിയും ഞെരുങ്ങിയും ഇരുന്ന് ചൂടിനാൽ കത്തിപ്പോകുന്നത് പോലെയും തണുപ്പിനാൽ ഐസായി പോകുന്നത് പോലെയുമുള്ള ഈ ഒരു സ്ഥലത്ത് ഇരിക്കുകയില്ല. നിൽക്കുകയും കൂടാതെ അവരുടെ കുഞ്ഞുങ്ങളെയും രോഗികളെയും പീഡിതരെയും അവരുടെ ചുറ്റുമായി കൊണ്ടുവന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്നെ കാണാനല്ലാതെ മറ്റൊന്നിനും അവരിവിടെ വരികയില്ല. കർത്താവേ, ആ ജനങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനെ കാണാനായി വരികയില്ല. തെരുവിൽ വളരെയേറെ ജനങ്ങൾ ഒരുപോലെ കാണപ്പെടുന്നവരായിട്ടുണ്ട്, എന്നാൽ അവർ ആ മനുഷ്യനെ, ആ ദൈവത്തിന്റെ മനുഷ്യനെ, ദൈവമായിരുന്ന ജഡമായി തീർന്ന നസ്രനായ യേശുവിനെ കാണാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, നീ അത് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിറഞ്ഞൊന്ന് കഴിഞ്ഞാൽ പിന്നൊരിക്കലും ലോകമെന്നെ കാണുകയില്ല. അവരെങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല, അവർ ഒരിക്കലും കാണില്ല. എന്നാൽ നീ പറഞ്ഞു, നിങ്ങളോ എന്നെ കാണും. യഥാർത്ഥ വിശ്വാസി, ഞാൻ നിങ്ങളിലും നിങ്ങളോടൊപ്പവും ലോകാവസാനത്തോളം ഉണ്ടാകും. ഞങ്ങൾ നോക്കുമെങ്കിൽ ഞങ്ങൾ കാണുമെന്ന് നീ ഞങ്ങൾക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നു. കർത്താവേ, ഇപ്പോൾ മുതൽ അവന്റെ വചനത്തെ പൂർത്തീകരിക്കാനായി അവനെപ്പോഴും ചെയ്യാറുണ്ടായിരുന്ന അതേ വിധത്തിൽ തന്നെ ഞങ്ങൾ നോക്കുമ്പോൾ യേശുവിനെ സ്വയം ഞങ്ങൾക്ക് തന്നെ കാണാൻ തക്കവണ്ണം ആ തിരുവെഴുത്ത് നിറവേറ്റണമെന്ന് ഞാൻ ഈ രാത്രി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഇതിനു മുമ്പ് ഞാനൊരു പ്രസ്താവന കൂടെ നടത്തിയിരുന്നു ഈ വലികളെപ്പറ്റിയും. നീ എന്നോട് പറഞ്ഞതും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് വാസ്തവമായും എന്റെ ഹൃദയത്തു നിന്നുമാകുന്നു. ഇപ്പോൾ അത് കാഴ്ചയ്ക്ക് നിഗൂഢാത്മകമായി തോന്നുന്നു എങ്കിലും നാം നമ്മുടെ മനസാക്ഷിയിൽ നുള്ളിയാൽ അവ ആയിരുന്ന വിധത്തിൽ തന്നെ അത് കർത്താവിന് നല്ലായിരുന്നു എങ്കിൽ അത് മുൻകൂട്ടി പറയാൻ കഴിയില്ലായിരുന്നു എന്നറിയാനാകും. ആദ്യത്തെ കാര്യം സംഭവിച്ചത് നാം കണ്ടതെങ്ങനെയാണ്? എപ്രകാരമാണ് രണ്ടാമത്തെ സംഭവിച്ചത്? മൂന്നാമത്തെ സംഭവിച്ചതെങ്ങനെ? ട്യൂഷനിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് സംഭവിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പറയാനാകുന്ന എങ്ങനെ? സമയത്തിന്റെ ആരംഭം മുതൽ മറഞ്ഞു കിടന്നിരുന്ന ദൈവ രഹസ്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് മർമ്മങ്ങളെ തിരികെ കൊണ്ടുവന്നു, ഏഴ് മുദ്രകളെ തുറന്നു. കൂടാതെ അത് സാക്ഷീകരിച്ചും പ്രമാണീകരിച്ചും ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുന്നതും കാണുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ സങ്കേതവും ബലവുമാകുന്നു. ഞങ്ങൾക്കുള്ളതെല്ലാം നീയാകുന്നു. നിന്റെ ഈ മഹത്തായ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗമായിരിക്കാൻ കഴിഞ്ഞതിൽ കർത്താവേ, ഞാൻ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ യോഗാത്മ ദർശനമായ ശരീരത്തിന്റെ അംഗങ്ങളായി വ്യത്യസ്ത സഭകളിലായി ലോകമെമ്പാടും ഇരിക്കുന്നവരും ശരീരത്തിന്റെ ഭാഗമായി ഇവിടെ ആയിരിക്കുന്നതോടൊപ്പവും ചേർന്നുകൊണ്ട് എന്റെ ശരീരത്തിന്റെ ഒരു അവയവം ആയിരിക്കാനായതിൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ നോക്കുന്ന ഓരോ സമയത്തും ഞങ്ങൾ അവനെ കാണുന്നു. പക്ഷികൾ പാടുമ്പോൾ ഞങ്ങൾ അവനെ കാണുന്നു. സൂര്യനുദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും അവനെ കാണുന്നു. പാട്ടുകളിൽ അവനെ കേൾക്കുന്നു. അവന്റെ ജനങ്ങളെ ശ്രദ്ധിക്കുന്നു. അവന്റെ വചനത്തിന്റെ ഒരു സമർത്ഥനമായി അവനെ കാണുന്നു. ഓ കർത്താവേ, നീ ദൈവമാകുന്നു. അധികാലത്ത് ഞങ്ങൾ അങ്ങയോട് നിലവിളിക്കുന്നു. അവിടുന്ന് കൃപാലുവായ ഞങ്ങളുടെ പിതാവാകുന്നു. ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങൾ അന്ത്യകാലത്താകുന്നു. വാതിലുകൾ, അവസരത്തിന്റെ വാതിലുകൾ അതിവേഗം അടയുന്നത് ഞാൻ കാണുന്നു. കർത്താവേ, വെളിച്ചമുള്ളപ്പോൾ എനിക്കിനിയും കടന്നുപോകാൻ കഴിയുന്ന ചിലയിടങ്ങളിലേക്ക് കടന്നുപോകാൻ എന്നെ സഹായിക്കണമേ. ഞാൻ വൃദ്ധനായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് സാമർഥ്യം നൽകിയാലും കർത്താവേ, എന്റെ യൗവനത്തെ പുതുക്കണമേ. ഇപ്പോൾ ഇവിടെ കടന്നു വരാനുള്ള ആ മഹത്തായ സമയത്തിനായി ഞാൻ കാത്തിരിക്കുമ്പോൾ അവിടേക്ക് പുറപ്പെട്ടു പോയി എന്തെങ്കിലും ചെയ്യാൻ എന്നെ സഹായിക്കണമേ. ഞാൻ പുറത്തു പോകുമ്പോൾ ആ മുൻകുറിക്കപ്പെട്ട അവസാന വിത്തിനെ ഏതെങ്കിലും വിധത്തിൽ പിടിച്ച് കർത്താവായ യേശുവിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. ഓ ദൈവമേ, എന്നെ സഹായിച്ചാലും. വചനത്തിന്റെ പൂർത്തീകരണത്തിനും അതിവേഗം സംഭവിക്കാനുള്ളതിനുമായി ഞാൻ മറ്റൊരാൾക്ക് നിൽക്കാനായി അതിന്റെ അടിസ്ഥാനമാണ് പണിയുന്നതെങ്കിൽ അനുവദിക്കണം കർത്താവേ. നിന്റെ വചനം പൂർണ്ണമായി കാണണം എന്നതാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു. സംശയിക്കുന്ന അവിശ്വാസികളായ ജനങ്ങളിടയിൽ ഞങ്ങൾക്ക് ഇന്നൊരു തലമുറ ലഭിച്ചിരിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ വചനം ഒരിക്കലും തോൽവിയടയില്ലെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ അതൊരിക്കലും തോൽവിയടയില്ല. ഞങ്ങൾ അതിനായി വളരെ ധീരതയോടെ നിൽക്കുന്നു. ഇപ്പോൾ പിതാവേ, ഈ ചെറിയ കൂട്ടർ കാത്തിരിക്കുന്നു. ഇവിടെ രോഗികളായി അനേകരുണ്ട്. ഇവിടെ രക്ഷിക്കപ്പെടാത്ത ഒരാളുമുണ്ടാകാം. ജനങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടും ഇനിയും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാത്തവരുമുണ്ടാകാം. കർത്താവാം ദൈവമേ, അതിനാൽ നിന്റെ വാഗ്ദത്ത വചനത്താൽ നീ അരങ്ങിലേക്ക് വരുമ്പോൾ ജനങ്ങൾ നോക്കി യേശുവിനെ കാണാനിടയാകട്ടെ. അതിനുശേഷം തല കുമ്പിട്ടുകൊണ്ട് അവരുടെ ഹൃദയങ്ങൾ അവനിലേക്ക് താഴ്ത്താനിടയാകട്ടെ. നീ എന്തുകൊണ്ടെന്നാൽ അതവന്റെ വചനത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനാൽ ദൈവത്തിനല്ലാതെ ഇനി അതിനായി ആർക്കും മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് രോഗി അതിലേക്ക് നോക്കി കാണാൻ ഇടവരട്ടെ. രണ്ടു സന്ദേശങ്ങളിലും ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ തീർച്ചപ്പെടുന്നിടയാകട്ടെ. കർത്താവേ, ഇതെല്ലാം നിന്റെ കൈകളിലാകുന്നു, ഞാൻ നിന്റെ കൈകളിലാകുന്നു, കൂട്ടായ്മ നിന്റെ കൈകളിലാകുന്നു. നിന്റെ മഹത്തായ നാമത്തിന് ബഹുമാനമുണ്ടാകേണ്ടതിന് ഞങ്ങളിലൂടെ പ്രവർത്തിച്ചാലും കർത്താവെ, ഓ നിത്യനായവനെ, ഇത് ദൈവമുഖത്തിനായി അനുവദിച്ചാലും ആമേൻ. ചൂടാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്ക് 15 or 20 minutes കൊടുത്തന്നാൽ അവരെത്ര കാർഡുകൾ വിതരണം ചെയ്തതെന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മൾ രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ബില്ലി കൊടുത്തു കഴിഞ്ഞെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു? 100? എന്താ, എന്താണ്? ശരി, അതെ, നമുക്ക് ആരംഭിക്കാം. അവൻ 1 to 100 കൊടുത്തിരിക്കുന്നു. ഇവിടെ പ്രാർത്ഥനാ കാർഡുകൾ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈ ഉയർത്തിയാലും പ്രാർത്ഥനാ കാർഡുകൾ, അതെ, വളരെയേറെയുണ്ട്. ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങളാൽ കഴിയാവുന്ന എല്ലാവരെയും ഞങ്ങൾ പരിഗണിക്കുന്നതാണ്. ഇപ്പോൾ അവരുടെ എല്ലാവരുടെയും ഹൃദയ വിചാരം ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾക്കറിയാം എങ്ങനെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഓരോരുത്തരും നിങ്ങൾ രോഗികളായിരുന്നിട്ടും ഇവിടെ പ്രാർത്ഥനാ കാർഡിലാതിരിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈ ഉയർത്തിയാലും അനേകരുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇതെന്താണ്? ഇപ്പോൾ എനിക്കറിയാം, ഒരുപക്ഷെ മുൻ തീരുമാനിച്ചതിരുന്നതിൽ നിന്നും ഞങ്ങളൊരൽപ്പം 15 minutes താമസിച്ചു പോയേക്കാം. എന്നാൽ ഞാൻ ഈ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അത് തമ്മിലുള്ള വ്യത്യാസം നിത്യത നരകത്തിലോ സ്വർഗത്തിലോ ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. കാണുന്നു, നോക്കൂ, 1 minute വളരെ ആദരവോടെ ശ്രദ്ധിക്കൂ, വചനം കേൾക്കൂ. അവനിപ്പോൾ ക്രിസ്തുവായിരിക്കുന്നുവോ എന്ന് നോക്കൂ. ഇപ്പോൾ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്നെ അറിഞ്ഞിരിക്കാനിടയുണ്ട്. നിങ്ങളിൽ അനേകരെ എനിക്കറിയില്ല. കാരണം നിങ്ങൾ അറിയാനായി ഞാൻ ഇവിടെ വളരെ നാളുകളായിരിക്കുന്നില്ല. മാത്രമല്ല, നിങ്ങൾ അനേകർ പട്ടണത്തിന്റെ പുറത്തുനിന്നുമാകുന്നു. പട്ടണത്തിന് പുറത്തുനിന്നുള്ളവർ എത്രപേരുണ്ട്? നിങ്ങളുടെ കൈ ഉയർത്തിയാലും. കാണുന്നു, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പട്ടണത്തിന്റെ താഴ്വാരത്ത് വെച്ച് ഞാൻ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? പറഞ്ഞു, ഞങ്ങൾ അവിടേക്ക് വരേണ്ട ആവശ്യമില്ല. പറഞ്ഞു, അവിടെയുള്ള ഗേറ്റിൽ പട്ടണത്തിന് പുറത്തുള്ളവർ വളരെയേറെയുണ്ട്, ഞങ്ങൾക്ക് അവിടെ കടക്കാനാകില്ല. കാണുന്നു, അതിന് കുഴപ്പമൊന്നുമില്ല. അവരെ അകത്ത് കടത്തേണ്ടതിന് ഞങ്ങളൊരു വഴിയൊരുക്കും. എങ്ങനെ നിങ്ങൾ കടന്നു വരൂ? ശ്രദ്ധിക്കൂ, നിങ്ങൾ കടന്നു വരും മുമ്പ് തന്നെ അവർക്കൊരവസരമുണ്ടാകും. അതെ, ഇപ്പോൾ ഓർക്കൂ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു സഹോദരൻ മാത്രമാണ്. നിങ്ങൾ തീർത്തും അത് മനസ്സിലാക്കിയിരിക്കണം എന്ന് ഞാൻ തീർച്ചപ്പെടുത്തുകയാണ്. ഞാനൊരു മനുഷ്യനാണ്, ദൈവം അവനാകുന്നു. എന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കാനാകുന്നത് എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളതും മനുഷ്യരുടെ മാത്രമാകുന്നു. ഇപ്പോൾ ഇന്ന് രാത്രി നോക്കൂ, എന്നിലേക്കോ മറ്റൊരു വ്യക്തിയിലേക്കോ അല്ല, എന്നാൽ യേശുക്രിസ്തുവിലേക്ക് നോക്കുക. ഇന്ന് രാത്രിയിൽ അതിലെന്ത് വാഗ്ദത്തമാണ് ചെയ്തിരിക്കുന്നതെന്ന് തിരുവഴുത്തിലേക്ക് നോക്കുക. നിങ്ങൾ എത്ര പേർ, എനിക്ക് എല്ലാ തരത്തിലുള്ള തിരുവഴുത്തുകളെ തരാൻ കഴിയും. എന്നാൽ എബ്രായർ 13, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? യോഹന്നാൻ 14:12, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരായി എത്ര പേരുണ്ട്? കാണുന്നു, അവന്റെ വരവിന് തൊട്ട് മുമ്പായി അവൻ ചെയ്തിരുന്ന അതേ വിധത്തിൽ ഹൃദയ വിചാരങ്ങളെ വെളിപ്പെടുത്തുന്നത് തിരികെ വരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരെ എത്ര പേരുണ്ട്? തീർച്ചയായും നാം എല്ലാവരും അതറിയുന്നു. ശരി, ഓ എത്രയോ അധികം, 100 to 100 തിരുവഴുത്തുകൾ. എന്നാൽ നാം അതറിയുന്നു. ഇപ്പോൾ നോക്കൂ, ഒരു ദൈവവേലക്കാരനെ കാണാനായി നോക്കരുത്, ഒരു പാസ്റ്ററെ കാണാനായി നോക്കരുത്. നോക്കി യേശുവിനെ കാണുക. ആ മനുഷ്യനെ കാണരുത്, യേശുവിനെ കാണൂ. നിങ്ങൾ നോക്കുമ്പോൾ അവനെ കാണൂ. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു. എന്നാൽ എനിക്കതിന് കഴിയില്ല, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളുടെ സഹോദരൻ മാത്രമാണ്. എന്നാൽ അവനാണ് നിങ്ങളുടെ കർത്താവ്. അവനിലേക്ക് നോക്കി വിശ്വസിക്കുക. ശരി, ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനാ കാർഡ് നമ്പർ 1 തുടങ്ങാം. അതെ, നമ്മൾ നമ്പർ 1 തുടങ്ങുന്നു. എത്ര പേർ നമ്പർ 1 പ്രാർത്ഥനാ കാർഡ് നമ്പർ 1 ആരുടെ പക്കലാണ്? നിങ്ങളുടെ കൈ ഉയർത്തിയാലും. അതെവിടെയാണ്? നിങ്ങൾ അർത്ഥമാക്കുന്നു നിങ്ങളുടെ അതായിരുന്നു? ഓ, എന്ന് ക്ഷമിക്കണം. ശരി, നമ്പർ 1 ഇവിടെ മുകളിലേക്ക് വന്നാൽ മകളെ. ശരി, അവരെ നിങ്ങൾ ഏത് വഴിയിലൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു? ഈ വഴിയിലൂടെയോ? ശരി, നിങ്ങൾക്ക് നടക്കാനാകുമെങ്കിൽ നേരെ ഇവിടെ വരൂ. ഇപ്പോൾ വിളിക്കപ്പെടുന്ന ആരെങ്കിലും മുടന്തരാണെങ്കിൽ ഇവിടെ കടന്നു വരാനായി നമ്മൾ ആരെങ്കിലും അവരെ സഹായിക്കുന്നതാണ്. നമ്പർ 1. നമ്പർ 2 പ്രാർത്ഥനാ കാർഡ് നമ്പർ 2 ആരുടെ പക്കലാണ്? പെട്ടെന്ന് കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തിയാലും. നമ്പർ 2 അതെവിടെയാണ്? ഞാനത് കണ്ടില്ല. എവിടെ? എന്നോട് ക്ഷമിക്കണം, എനിക്ക് കഴിഞ്ഞില്ല. നേരെ എവിടെ മകളെ? നമ്പർ 3 നിങ്ങൾ എഴുന്നേൽക്കുക, മറ്റൊന്നും ചെയ്യുക ചെയ്യുമോ? അത് കൊള്ളാം. നമ്പർ 3. നമ്പർ 4 പ്രാർത്ഥനാ കാർഡ് നമ്പർ 4 നിങ്ങൾ നിങ്ങളുടെ കൈ ഉയർത്തി കാട്ടുമോ? അതെവിടെയാണ്? ഞാനത് കാണുന്നില്ല. പ്രാർത്ഥനാ കാർഡ് നമ്പർ 4 പറഞ്ഞതെന്താണ്? നമ്പർ 4. നമ്പർ 5. നമ്പർ 5 ആരുടെ പക്കലാണുള്ളത്? നിങ്ങൾ നിങ്ങളുടെ കൈ ഉയർത്തി കാട്ടുമോ? ഞാനത് കാണുന്നില്ല. നമ്പർ 5. നമ്പർ 6. നമ്പർ ആറ്, പെട്ടെന്ന്, വളരെ വേഗം. നമ്പർ ആറ്, ശരി. ഏഴ്, ഏഴ് നിങ്ങളാണോ? ശരി, അത് കൊള്ളാം. എട്ട്, എട്ട്, വളരെ വേഗം, പെട്ടെന്ന് എഴുന്നേൽക്കൂ. ശരി, എട്ട്, അത് നന്നായിരിക്കുന്നു സാർ. ഒൻപത്, ഒൻപത്, അതെവിടെയാണ്? നമ്പർ ഒമ്പത്, ശരി. നമ്പർ പത്ത്, പത്ത്, ശരി, പത്ത്, ശരി, നേരെ ഇവിടെ. പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്. ഇനിയും കൂടുതലായി വിളിക്കുന്നില്ല. അതിനാൽ നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ഇത് ചെയ്യുന്നതിന്റെ കാരണം, ഇത് വെറും ഒരു കാർഡ് മാത്രമായി, അതിലൊരു നമ്പറുണ്ട്. നോക്കൂ, നിങ്ങൾ ഈ നമ്പറിലൂടെ മാത്രം കടന്നു വരുന്നു, അതവരെ നിരയായി നിർത്താൻ സഹായിക്കുന്നു. പതിനഞ്ച്, പ്രാർത്ഥനാ കാർഡ് നമ്പർ പതിനഞ്ച്, പതിനാറ്, പതിനേഴ്, പതിനെട്ട്, പത്തൊൻപത്, ഇരുപത്, ഇരുപത്തിയൊന്ന്, ഇരുപത്തിരണ്ട്, ഇരുപത്തിമൂന്ന്, ഇരുപത്തിനാല്, ഇരുപത്തിയഞ്ച്, ഇരുപത്തിയഞ്ച് വരെയുള്ളവരെ എല്ലാവരെയും ഇപ്പോൾ വന്നിരുന്നിൽക്കാൻ അനുവദിച്ചാലും നിങ്ങളുടെ നമ്പറുകൾ പ്രകാരം നിരയായി നിൽക്കൂ. അത് ശരിയാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് വരരുത്. നിങ്ങൾക്ക് കഴിയുമെങ്കിലും ആ വഴിയിലൂടെയാണ് വരുന്നതെങ്കിൽ മറ്റേ വഴി ചുറ്റിത്തിരിഞ്ഞു വന്നാലും. ഇപ്പോൾ ഇരുപത്തി, നമ്മൾ വിളിച്ച സംഖ്യ ഏതാണ്? ഇരുപത്തിയഞ്ചോ? ശരി, ഇപ്പോൾ ഒരു നിമിഷം നമുക്ക് ഇരുപത്തിയഞ്ചിൽ നിർത്താം. ശരി, ഇപ്പോൾ നിങ്ങൾ വളരെ നേരം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് താഴേക്ക് വരുന്നത് നിങ്ങൾ കാണുമ്പോൾ നേരെ നിങ്ങളും അവരോടൊപ്പം നിരയിൽ ഇരുപത്തിയഞ്ച്, ഇരുപത്തിയാറ്, ഇരുപത്തിയേഴ് ഇങ്ങനെ കൂടിക്കൊള്ളുക എന്ന് ഞാൻ പറയാൻ പോകുന്നു. അതെ, കാത്തിരിക്കൂ. ഈ നിരയിൽ നിന്നും കുറച്ചു പേർ താഴേക്ക് പൊയ്ക്കൊള്ളട്ടെ. നിങ്ങൾക്ക് വളരെ നീളത്തിലാകുമ്പോൾ കൂടുതൽ നേരം നിൽക്കാനാകില്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഓ സ്നേഹിതരെ, ഇപ്പോൾ എന്താണ്? ഇപ്പോൾ നാം എവിടെയാകുന്നു? ഇപ്പോൾ നാം അവസാനത്തിലായിരിക്കുന്നു. അതെ എന്നോ ഇല്ല എന്നോ ഉള്ള ഒരു സമയത്തിന്റെ സ്ഥാനത്ത് നാം എത്തിയിരിക്കുന്നു. തെറ്റും ശരിയും ദൈവത്തിന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് അവൻ എന്താകുന്നു എന്ന് പറയാനായി, സമയം തീരാറായിരിക്കുന്നു എന്ന് പറയാനായി കഠിനമായി രണ്ട് പ്രബോധനങ്ങളെ ഞാൻ പ്രസംഗിച്ചിരിക്കുന്നു. അവൻ എന്തായിരുന്നു, അവൻ എന്താകുന്നു. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അവനിലേക്ക് നോക്കാം. ഇപ്പോൾ ഓരോ വ്യക്തിയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ഇരിപ്പിടങ്ങൾ തന്നെ ശാന്തരായിരിക്കുക. ചുറ്റിനും ചുറ്റിത്തിരിയത് നിങ്ങളെ വിളിക്കുന്നതുവരെ നന്നെ അനങ്ങാതിരിക്കുക. ചെറിയ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ നിങ്ങളുടെ തലകളെ കുനിക്കൂ എന്ന് ഞാൻ പറയാൻ പോവുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് ചെയ്യുക. തേനെ, അതിന്റെ കാരണം പൈശാചികമായ കാര്യങ്ങളായ ക്യാൻസറും വ്യാധികളും വിട്ടുപോകുന്നതാണ്. അത് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നിട്ട് മറ്റുള്ളവരിലേക്ക് കടക്കുന്നു. തിരുവഴുത്ത് അങ്ങനെ പറയുന്നു എന്നറിയുന്നവർ അതറിയുന്ന എല്ലാവരും ആമേൻ പറയൂ. അവയെ പുറത്താക്കുമ്പോൾ ആ പിശാചിന്റെ ആത്മാവ് ഒരാളിൽ നിന്നും മറ്റേയാളിലേക്ക് പോകുന്നു എന്ന് നാം ബൈബിളിൽ കാണുന്നു. അവ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. നാം അതെത്രയോ പ്രാവശ്യം യോഗങ്ങളിൽ കണ്ടിരിക്കുന്നു. ജനങ്ങൾ നല്ല ആരോഗ്യമുള്ളവരും സൗഖ്യമുള്ളവരുമായി യോഗങ്ങളിലേക്ക് കടന്നു വരുന്നു. അവരിൽ നിന്നുകൊണ്ട് വിമർശിക്കുന്നു. പിന്നെ അതിന്റെ ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം തീർത്തും അന്ധരായി തീരുന്നതോ ക്യാൻസർ ബാധിച്ചിരിക്കുന്നതോ ശരീരം സ്തംഭിച്ചു പോയിരിക്കുന്നതായോ കാണുന്നു. നോക്കൂ, കാരണം അവർ അവിശ്വാസികളായിരുന്നു. ഞാൻ അവർക്കായി ഉത്തരവാദിയല്ല, വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാകുന്നു. അവിശ്വാസത്താൽ ധാർഷ്ട്യമുള്ളതിനാൽ അവരിൽ അനേകർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് താപനങ്ങളിലേക്ക് പോവുകയും ഇപ്പോഴും അവിടെ ആയിരിക്കുകയും ചിലർ അവരുടെ കലറുകളിലേക്കും പോയിരിക്കുന്നു. ഇപ്പോഴൊരു അവിശ്വാസിക്ക് ഒരിടവുമില്ല. ഇത് വിശ്വാസികൾക്കുള്ള സ്ഥലമാണ്. ദൈവത്തിൽ വിശ്വാസമുണ്ടായിരിക്കുക. സ്വർഗീയ പിതാവേ, ഇപ്പോൾ യോഗം നിന്റേതാകുന്നു. സദാസമയത്തും അത് നിന്റേതായിരുന്നു. ഇപ്പോൾ എനിക്ക് നിന്റെ വചനത്തെപ്പറ്റി പറയാനാകും. എന്നാൽ ഇപ്പോൾ മുതൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇപ്പോൾ സംസാരിക്കേണ്ടവൻ നീയാണ് കർത്താവേ. നിന്റെ ദാസൻ അവരോട് പറഞ്ഞത് സത്യമാണെന്നറിയാനിടവരട്ടെ. ഒരുപക്ഷെ ഇവിടെയുള്ള ജനങ്ങളിൽ വളരെയേറെ പേർ രോഗികളായിരുന്നിട്ട് പ്രാർത്ഥനാ നിരയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് വരാം. കർത്താവേ, നീ ഇപ്പോഴും ഇവിടെയാകുന്നു. നിനക്ക് അവിടെ വെച്ച് തന്നെ സൗഖ്യമാക്കാനാകും. നിനക്ക് എവിടെ വെച്ചും സൗഖ്യമാക്കാനാകും. നിന്റെ വചനം പ്രസിദ്ധമാക്കാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ശ്രദ്ധ വെറും ഒരു നിമിഷത്തേക്ക് കിട്ടിയിരുന്നു എങ്കിൽ ഞാൻ താഴെയുള്ള ഈ പ്രാർത്ഥനാ നിരയിലേക്ക് നോക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരു വ്യക്തിയെ പോലും അറിയില്ലെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു. പ്രാർത്ഥനാ നിരയിലായിരിക്കുന്ന നിങ്ങൾ എല്ലാവരും എനിക്ക് അപരിചിതരാണോ എങ്കിൽ എനിക്ക് നിങ്ങൾ അറിയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തിയാലും അവിടെയാണ് നിങ്ങൾ. നിങ്ങളെപ്പറ്റി എനിക്ക് യാതൊന്നും അറിയില്ലെന്നറിയാവുന്ന എത്ര പേരിവിടെയുണ്ട്? നോക്കൂ, അവിടെ ഇരിക്കുന്നവരിലും അങ്ങനെയുള്ളവർ കൈ ഉയർത്തിക്കാട്ടിയാലും തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന 95% പേരെയും എനിക്കറിയില്ല. ഇത് സത്യമാകുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ മഹിള, എന്റെ ജീവിതത്തിൽ ഞാൻ അവളെ ഒരിക്കലും കണ്ടിട്ടില്ല. അവൾ എനിക്ക് തീർത്തും അപരിചിതയാണ്. ഇപ്പോൾ ഒരു പക്ഷേ അവൾ ഇവിടെ ആയിരിക്കുന്നത് രോഗിയായതിനാകാം. ഒരു പക്ഷേ അവൾ ഇവിടെ ചിലപ്പോൾ അവൾ ഏതെങ്കിലും ചെയ്തു പോയേക്കാം. ഒരു പക്ഷേ അവൾ ഇവിടെ ആയിരിക്കുന്നത് സാമ്പത്തിക വിഷയത്തിന് വേണ്ടിയാകാം. ചിലപ്പോൾ കുടുംബപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാകാം. ഒരു പക്ഷേ അവൾ മറ്റാർക്കും വേണ്ടി നിൽക്കുന്നതാകാം. എനിക്കറിയില്ല, എനിക്കൊരാശയവുമില്ല. ഇവിടെ കൃത്യമായും വിശുദ്ധ യോഹന്നാൻ 4-ാം അധ്യായത്തിലെ അതേ ചിത്രം തന്നെ. ഒരു പുരുഷനും ഒരു സ്ത്രീയും ആദ്യമായി കണ്ടുമുട്ടുന്നു. ഒരു സംശയവുമില്ല, യേശുവിനെ കണ്ടുമുട്ടിയ ആ ചെറുപ്പക്കാരി സ്ത്രീ അവളെക്കാൾ അവന് പ്രായമുണ്ടായിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം അവർ പറഞ്ഞിരുന്നു, അവൻ കാഴ്ചയിൽ അവന് 50-ൽ കൂടുതലോ വയസ്സ് തോന്നിച്ചിരിക്കുകയും അവൾ ഒരു ചെറുപ്പക്കാരി സ്ത്രീയും വെറും ഒരു ചെറുപ്പക്കാരി സ്ത്രീ അവിടെ കിണറ്റങ്കരയിൽ വരികയും ചെയ്തിരുന്നു. ഇവിടെ ഇന്ന് രാത്രിയിലും വീണ്ടും രണ്ടുപേർ കണ്ടുമുട്ടുന്നു. ചെറുപ്പവും വയോവൃദ്ധനും, ഒരാൾക്ക് മറ്റേയാളിനെ അറിയില്ല. ഇപ്പോൾ അവരിവിടെ നിൽക്കുകയാണ്. അവളിവിടെ നിൽക്കുന്നത് എന്തെങ്കിലും കാരണമുണ്ടാകാം, എനിക്കറിയില്ല. ഒരു പക്ഷേ അവളിവിടെ ഒരു വഞ്ചകയായിട്ട് നിൽക്കുന്നുണ്ടാകാം. അവളിവിടെ ആയിരിക്കുന്നത് അതവിടെ ഇല്ലാതെ തന്നെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് കാണുന്നതിനാകാം. എന്തെങ്കിലും പറയാനുമാകാം. അതങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ നോക്കുവിൻ. കാണുന്നോ, മനസ്സിലായോ? ഇപ്പോൾ എനിക്ക് ഈ മകളെ അറിയില്ല. ഞാൻ അവളെ ഒരിക്കലും കണ്ടിട്ടുമില്ല. ഞാൻ അവൾക്കൊരു അപരിചിതയാണെന്ന് പറഞ്ഞ് അവൾ അല്പനേരം മുമ്പ് അവളുടെ കൈ ഉയർത്തിയിരുന്നു. അവൾ എനിക്ക് ഒരു അപരിചിതയാണെന്ന് ഞാനും കൈ ഉയർത്തിയിരുന്നു. ഞാൻ അവളെ ഒരിക്കലും കണ്ടിട്ടില്ല. അതെ, എനിക്കിപ്പോൾ ഒരു മനുഷ്യൻ എന്ന പോലെ എനിക്ക് ചോദിക്കാനാകും, മകളെ, നിങ്ങളുടെ കുഴപ്പമെന്താണ്? നിങ്ങളിവിടെ എന്തു ചെയ്യുന്നു? നിനക്ക് എന്ത് വേണം? അപ്പോൾ അവൾ ഇങ്ങനെ പറയും, ശ്രീമാൻ ബ്രൺഹാം, ഞാൻ ഇവിടെ ആയിരിക്കുന്നതിന്റെ കാര്യം, ഞാൻ ഒരു ക്യാൻസർ മൂലം കഷ്ടമനുഭവിക്കുന്നു. ഞാൻ ടിബിയാൽ കഷ്ടമനുഭവിക്കുന്നു. ഞാൻ മുഴയാൽ കഷ്ടപ്പെടുന്നു. അതല്ലെങ്കിൽ എന്റെ പണമെല്ലാം തീർന്നിരിക്കുന്നു. ഞാൻ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയി. അതുമല്ലെങ്കിൽ എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. എന്റെ ആൺകൂട്ടുകാരൻ ഇങ്ങനെ ചെയ്തു എന്നെല്ലാം അവൾക്ക് എന്നോട് പറയാം. അതെ, എനിക്ക് പറയാം. ശരി, എന്റെ കൈ നിങ്ങളുടെ മേൽ വെച്ചുകൊണ്ട് ഞാൻ നിനക്കായി പ്രാർത്ഥിക്കും. കർത്താവാം ദൈവമേ, ഇവൾക്ക് ആവശ്യമുള്ളത് കൊടുക്കണമേ. ആമേൻ എന്ന് ഞാൻ പറയും. യേശു തരികയും ചെയ്യും. അവൾ പൊക്കൊള്ളട്ടെ. അതെ, അവളത് വിശ്വസിക്കുമെങ്കിൽ അവൾക്കത് കിട്ടുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അത് ശരിയായ കാര്യം തന്നെ. വളരെ വളരെ കാലങ്ങൾ കൊണ്ട് അതൊരു മിനിസ്ട്രി ആയിരുന്നു. സൊദോമിനെ കത്തി എരിയിക്കുന്നതിന് മുമ്പ് ദൈവം ഒരു മനുഷ്യ ശരീരത്തിലായി, മനുഷ്യ വസ്ത്രങ്ങൾ ധരിച്ച ഒരു മനുഷ്യ ശരീരത്തിൽ വസിച്ചിട്ട് ദൂതനെ പോലെ കടന്നു വരികയും സാറാ കൂടാരത്തിലിരുന്നപ്പോൾ തന്റെ പിൻഭാഗം കൂടാരത്തിലേക്ക് തിരിച്ച് കൂടാരത്തിനകത്തിരുന്ന സാറാ എന്ന് ചിന്തിച്ചിരുന്നു എന്ന് അവൻ അബ്രഹാമിനോട് പറഞ്ഞത് അവസാന നാൾക്കളിൽ വാഗ്ദത്തം ചെയ്തിരുന്നു. ദൈവത്തിന് ഇന്നത് ചെയ്യാനാകുന്ന ഏക വഴി അവൻ നിങ്ങളുടെ ജഡത്തിനുള്ളിലെ കയറുക എന്നത് മാത്രമാണ്. നോക്കൂ, അത് ദൈവം മനുഷ്യ ശരീരത്തിൽ പ്രത്യക്ഷമാക്കി കാണിക്കുന്നു എന്നതാകുന്നു. യേശു പറഞ്ഞു, സൊദോമിന്റെ നാൾക്കളിലായിരുന്നതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലുമാകും. നമുക്കൊരു ദൂതനുണ്ട്, ബില്ലി ഗ്രഹവും മറ്റുള്ളവരും അവിടെ സൊദോമിലാകുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട സഭ ഒരു സന്ദേശത്തെയും ഒരു സന്ദേശവാഹകനെയും സ്വീകരിക്കും. ഇപ്പോൾ ഈ മഹിള പരിശുദ്ധാത്മാവ് അവനത് ചെയ്യുമെന്ന് പറയരുത്. എന്നാൽ നിങ്ങൾ എവിടെ വന്നു നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നോ, അതുമല്ല നിനക്കെന്തു വേണമെന്നോ, അതല്ല നിങ്ങൾ ചെയ്തുപോയ എന്തെങ്കിലുമാണോ, മാത്രമല്ല നിങ്ങൾ ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും ആയാലും ശരി, അവൻ എന്നോട് പറഞ്ഞാൽ എന്താ? അത് ഏതെങ്കിലും ഒരു അമാനുഷികമായ ഉറവിടത്തിനോ വരേണ്ടതുണ്ടെന്ന് നിങ്ങൾ അറിയുന്നു. കാരണം നാം ഇവിടെ നിൽക്കുകയാണ്. നോക്കൂ, അത് ശരിയായിരിക്കും. അത് ശരിയായിരിക്കില്ലേ? അപ്പോൾ അതൊരു അമാനുഷികമായ ശക്തിയിൽ നിന്നും അതിന് വരേണ്ടതുണ്ടെന്ന് നിങ്ങൾ അറിയും. യേശു അതേ കാര്യം തന്നെ ചെയ്തെന്ന് ബൈബിൾ പറയുകയും അത് അവസാന നാളിൽ വീണ്ടും ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നെങ്കിലും പിന്നെ അത് അവനായിരുന്നു എന്ന് നിങ്ങൾ അറിയും. എത്ര പേർ ആ കാര്യം വിശ്വസിക്കുന്നുണ്ട്? എന്നാൽ നിങ്ങൾ യേശുവിനെ കാണും, നിങ്ങൾ അവന്റെ വചനത്തെ കാണും. ഇപ്പോൾ നിങ്ങൾ പറയൂ, അവൻ വചനമാണോ? അവൻ വചനമാണെന്ന് ബൈബിൾ പറയുന്നു. വചനം ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ വിവേചിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. അത് ശരിയല്ലേ? എങ്കിലത് മനുഷ്യാദരങ്ങളിലൂടെ സംസാരിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ വിവേചിക്കുന്ന വചനമായിരിക്കും. ഇപ്പോൾ എനിക്ക് കഴിയില്ല. നോക്കൂ, എനിക്കത് ചെയ്യുന്നതിന് ഒരു വഴിയുമില്ല. കാരണം എനിക്ക് അവളെ അറിയില്ല. എന്നാൽ അവൻ ചെയ്യുമെങ്കിൽ വചനം അവനാകുന്നു. അവന് മാത്രമേ ഞങ്ങൾ രണ്ടുപേരുടെയും ആത്മാക്കളെടുത്ത് നിങ്ങട്ടെങ്കിലെ സ്ത്രീയുടെയും അവന്റേതിനെയും ഒരുമിച്ച് കൂട്ടിയതുപോലെ കൂട്ടാനാകൂ. പിന്നാകലേക്ക് കൊണ്ടുപോയി അവളിവിടെ എന്തിനു വേണ്ടി ആയിരിക്കുന്നു എന്നും അവൾ എന്തു ചെയ്തെന്നും അഥവാ അവൾക്ക് വേണ്ടതെന്താണെന്നും അതോ മറ്റോ എന്തെങ്കിലും വേണ്ടിയാണോ എന്നും എനിക്ക് കാണിച്ചു തരാനാകുന്നു. പിന്നെ ഞാനത് പ്രസ്താവിച്ചുകൊണ്ട് പറയുന്നു, അത് കഴിഞ്ഞാൽ അത് അവളുടെ മേൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രദർ ബ്രൺഹാം, നിങ്ങൾക്ക് അവളെ സൌഖ്യമാക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല. അവൻ മുന്നമേ തന്നെ അതാദ്യമേ ചെയ്തിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൌഖ്യം വന്നിരിക്കുന്നു. എന്നാൽ അത് അവളുടെ വിശ്വാസത്തെ അല്പം ഒന്ന് ഉയർത്താൻ വേണ്ടിയാണ്. അവൾ അറിഞ്ഞിരിക്കാനായി, അതായത് അവൾ എന്തായിരുന്നു എന്നും അവൾ എന്താഗ്രഹിക്കുന്നു എന്നും അവൻ അറിയാമെങ്കിൽ പിന്നെ അവൾ എന്തായിരിക്കുമെന്നും അതെങ്ങനെ നൽകണമെന്നും അവനറിയാം. അത് ശരിയല്ലേ? ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ വളരെ ആദരവോടായിരിക്കുക. പ്രാർത്ഥനാ കാർഡ് കൂടാതെ എവിടെയായിരിക്കുന്ന ജനങ്ങളും നിങ്ങളും പ്രാർത്ഥിക്കൂ. ഇപ്പോൾ ഓർത്തിരിക്കൂ, ഒരു നാൾ യേശു ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിലൂടെ പോകുമ്പോൾ ഒരു ചെറിയ മകള അവന്റെ വസ്ത്രത്തെ തൊട്ടു. അവൻ ചുറ്റും തിരിഞ്ഞു ചോദിച്ചു, എന്നെ തൊട്ടതാർ? അവൻ അവളെ കണ്ടുപിടിക്കുവോളം ആ കൂട്ടരുടെ ഇടയിലേക്ക് നോക്കിയിട്ട് അവൾക്ക് ഒരു രക്തസ്രവത്തിന് വിഷമതയുണ്ടായിരുന്നു എന്ന് അവളോട് പറഞ്ഞു. അവളുടെ രക്തം ആ സമയത്ത് നിലച്ചുപോയി. കാണുന്നു, ഇപ്പോൾ നമ്മുടെ മഹാപുരോഹിതനായി ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണെന്ന് ബൈബിൾ പറയുന്നു. അത് ശരിയല്ലേ? സഹോദരൻ വേ തന്റെ ഭാര്യയുമൊത്ത് ഇവിടെ ഇരുന്നിരുന്നത് ഞാൻ നോക്കുകയായിരുന്നു. ഒരു രാത്രിയിൽ പൗലോസ് രാത്രി മുഴുവനും പ്രസംഗിച്ചതുപോലെ വളരെ അടുത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ മനുഷ്യൻ നിന്നിട്ട് നേരെ ശ്രോതാക്കളിലേക്ക് മരിച്ചു വീണു. പരിശുദ്ധാത്മാവ് അവനെ തിരികെ വീണ്ടും ജീവനിലേ കൊണ്ടുവന്നു. നോക്കൂ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് അവനത് സാക്ഷിയാകുന്നു. സഹോദരൻ വേയെ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. നിങ്ങൾ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു. അവനെ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ നിങ്ങളുടെ കൈവർത്തിയാലും. സഹോദരൻ വേ, താങ്കൾ എഴുന്നേറ്റ് നിൽക്കുമോ? ഇപ്പോൾ അവൻ ഇരുന്നിടുന്നിടത്ത് തന്നെ മരിച്ചു വീണുപോയ ആ മനുഷ്യനിതാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു രജിസ്റ്റേർഡ് നഴ്സാണ്. അവിടെ അടുത്ത നിൽപ്പുണ്ട്. അവന്റെ നാഡി സ്പന്ദനം നിലച്ചു പോവുകയും പൊയ്ക്കഴിഞ്ഞിരിക്കുകയും. അവന്റെ കണ്ണു പിന്നിലേക്ക് തിരിഞ്ഞു. ഹൃദയസ്തംഭനത്താൽ അവന്റെ മുഖം കറുത്തുപോയിരുന്നു. അവന്റെ ഹൃദയത്തിന് തകരാറുണ്ടെന്ന് ഡോക്ടർ അവനോട് പറഞ്ഞിരുന്നു. അതിന് കുറച്ചു നാളുകൾക്ക് മുമ്പ് വിവേചനം മൂലം ഞാനത് കണ്ടിട്ട് അവന്റെ ഹൃദയത്തിന് തകരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നെ പൊടുന്നനെ, അവന്റെ ഹൃദയം നിലച്ചുപോയിട്ട് അവൻ നിലത്ത് വീണു. അവൻ കൃത്യമായും പോയി കഴിഞ്ഞിട്ട് അവിടെ കിടന്നിരുന്നു. അത് കർത്താവായ യേശു മരിച്ചവരെ തിരികെ കൊണ്ടുവരുന്നത് ഞാൻ കാണുന്നത് ആറോ അതോ എട്ടാമത്തെയോ പ്രാവശ്യമായിരുന്നു. അവനത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവനത് ഇന്ന് രാത്രിയിലും ചെയ്യാനാകും. ഇപ്പോൾ യേശു ക്രിസ്തു നാമത്തിൽ ദൈവമഹത്വത്തിനായി ഇവിടെയുള്ള സകല ആത്മാക്കളെയും ഞാൻ എന്റെ നിയന്ത്രണത്തിന് കീഴിലെടുക്കുന്നു. വളരെ ആദരവോടിരിക്കുക, ശ്രദ്ധിക്കൂ. മകളെ, ഞാൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് നീ കണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാനായി അതാണ് കൃത്യമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? എന്തോ ചിലത് നിന്നിലുണ്ട്, ഒരു ജീവൻ. അതല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കില്ലായിരുന്നു. നിന്നിൽ ജീവനില്ലായിരുന്നു എങ്കിൽ നീ ഒരു ആകൃതിയിലായി തീർന്ന് മരിച്ചു കിടക്കുമായിരുന്നു. എന്നാൽ ആ ജഡത്തിൽ ഒരു ജീവനുള്ളതിനാണ് നീ ഇവിടെ ആയിരിക്കുന്നത്. അതാണ് നിന്നെ നിയന്ത്രിക്കുന്നത്. കാണുന്നു, ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളും നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നും നിങ്ങൾ പറയുന്ന വാക്കുകളും മറ്റെല്ലാത്തിലുമാണ് നിങ്ങൾ ജീവിക്കുന്നത്. കാണുന്നു, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്കുകൾ അതാണ് നിങ്ങൾ, അതാണ് നിങ്ങളായിരിക്കുന്നത്. ഇപ്പോൾ നാം വിശ്വസിച്ചുകൊണ്ട് നമ്മളിവിടെ ആയിരിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് കുടിപ്പാൻ തരിക എന്ന് യേശു ആ സ്ത്രീയോട് പറഞ്ഞതുപോലെ. കൂടാതെ അവൾ വന്നപ്പോൾ അവൾ ചോദിച്ചു, എന്താണ്? നീ എന്നോട് കുടിപ്പാൻ ചോദിപ്പാൻ പാടില്ലായിരുന്നു. ഞാനൊരു ശമരിയക്കാരി, നീ ഒരു യഹൂദൻ. നമുക്ക് അന്യോന്യ സമ്പർക്കമില്ല. ഒരു രീതിയിലും തമ്മിൽ സംസാരിക്കാത്തവരാണ്. എന്നാൽ ജനനം കൊണ്ട് നാം രണ്ടാളും ജാതികളാണ്. നാം ഇവിടെ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇപ്പോൾ ഒരു ദാനമായി അവന്റെ ആത്മാവ് എന്റെ മേൽ വന്നാൽ നിന്നോട് എന്താണെന്ന് പറയാൻ കഴിയുകയും അത് ശരിയോ തെറ്റോ എന്ന് നിനക്ക് അറിയാനും സാധിക്കും. കാരണം നിങ്ങൾ ജീവിതത്തിന്റെ ആ വശത്താണ് ജീവിക്കുന്നത്. പിന്നെ അത് വിശ്വസിക്കുന്ന ദാനം നിനക്കുണ്ടെങ്കിൽ അവൻ അതിനെ കുറിച്ച് നിന്നോട് പറയുമ്പോൾ നീ അത് വിശ്വസിക്കുമെങ്കിൽ അപ്പോൾ തന്നെ അവസാനിക്കും. അത് അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മേൽ പ്രവർത്തിക്കും. ഇപ്പോൾ എല്ലാവരും വളരെ ആദരവോടിരിക്കുക. ഈ മഹിള അവളുടെ തൊണ്ടയിലുള്ള എന്തോ ചില വിഷമതയാൽ കഷ്ടപ്പെടുന്നു. അതൊരു കണ്ഠനാളത്തിന്റെ വൈഷമ്യമാണ്. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈയുർത്തു. ഇപ്പോൾ എന്റെ ജീവിതത്തിൽ അവളെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അത് ശരിയാണ്. ആ കാരണത്താലാണ് അവളിവിടെ ആയിരിക്കുന്നത്. നിങ്ങളുടെ തൊണ്ടയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ആ സമയത്ത് തന്നെ ഞാനത് പറഞ്ഞപ്പോഴോ അതിന് അല്പം മുമ്പോ അവൾക്കുണ്ടായി. അവളുടെ അടുത്ത് എന്തോ ചിലതുണ്ടായിരുന്നു എന്നവൾ അറിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ എന്തോ ഒന്ന് അവളുടെ അടുത്തേക്ക് വന്നു മുട്ടിയതുപോലെയുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് അവളിൽ കാണാവുന്നതാണ്. നിങ്ങൾ ക്ഷേത്രത്തിൽ കണ്ടിട്ടുള്ള ആ പ്രകാശം, ജോർജ്, താങ്കൾ എവിടെയാണ്? ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന അതേ പ്രകാശം തന്നെ ഇപ്പോൾ ഈ സ്ത്രീയുടെ മേൽ തൂങ്ങി നിൽക്കുകയാണ്. നോക്കൂ, അത് മറ്റൊരു ദൈവീക മണ്ഡലമാകുന്നു. അവളൊരു വിശ്വാസിയാണ്, നാട്യവിശ്വാസിയല്ല. അവളൊരു വിശ്വാസിയാകുന്നു. ഇപ്പോൾ നിങ്ങളൊരു വിശ്വാസിയായിരിക്കെ ഞാൻ അവന്റെ ദാസനും പ്രവാചകനുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതറിയുന്നതിന് അതുണ്ടായിരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ ഇതിനും പുറമെയുള്ള ചില കാര്യങ്ങളെയും അവനെന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലുള്ള എന്തോ ഒന്ന് ഇതാ ഇവിടെയാണ്. അത് നിങ്ങൾ മറ്റാർക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞാണ്. അതിന് എന്ത് കുഴപ്പമെന്ന് അവനെന്നോട് പറയാനാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതിന് വൈറസ് പിടിപെട്ടിരിക്കുന്നു. അത് ശരിയല്ലേ? നിങ്ങൾ ആരാണെന്ന് ദൈവത്തിനോട് പറയാനാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ശ്രീമതി വാക്കർ. നിങ്ങൾ ഇവിടെ നിന്നുമല്ല, നിങ്ങൾ തെക്ക് നിന്നുമാണ്. ജോർജിയ, നിങ്ങൾ സൗഖ്യപ്പെട്ട് വീട്ടിലേക്ക് പോകാൻ പോകുന്നു. യേശു ക്രിസ്തു നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞിനെയും സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. അതേപ്പറ്റി വിഷമിക്കേണ്ട, അത് കഴിഞ്ഞിരിക്കുന്നു സഹോദരി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെങ്ങനെയുണ്ട്? ഇപ്പോൾ ഇവിടെ മറ്റു സ്ത്രീ, എനിക്കവളെ അറിയില്ല, അവളെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇവിടെ സ്ത്രീ നിൽക്കുന്നു. ഇപ്പോൾ നോക്കൂ, ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി ഏകദേശം 8 മണി മുതൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ 10 മണിയായി. അത് അപ്പോൾ തുടങ്ങി 2 മണിക്കൂറായിരിക്കുന്നു. ആ ഒരൊറ്റ ദർശനം 2 മണിക്കൂർ നേരത്തെ പ്രസംഗത്തെക്കാൾ ഏറെ ക്ഷീണിതനാക്കും. കാണുന്നോ? അത് കാണുന്നോ? നിങ്ങൾ ചോദിക്കും, നിങ്ങളത് പറയാനായി സൂചിപ്പിക്കുന്നതാണോ? ഓ അതെ, ആ സ്ത്രീ അവന്റെ വസ്ത്രാഗ്രത്തിൽ തൊട്ടപ്പോൾ അവൻ പറഞ്ഞു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു പോയി എന്ന് ഞാൻ അറിയുന്നു. ബലം, അത് ശരിയല്ലേ? അതാണത് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇതാ ഞാൻ ഒരിക്കലും കണ്ടില്ലാത്ത ഒരു സ്ത്രീ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ, ബില്ലി അവിടെ പോയി ഒരു ബാലനെ ഇവിടെ നമ്മോടൊപ്പം ആയിരിക്കേണ്ടതിന് പൊക്കിയെടുത്തുകൊണ്ട് വന്നു. ജോർജ്, അവനൊരു ബാപ്റ്റിസ്റ്റ് ബാലനാണ്. ദൈവത്തെക്കുറിച്ച് നാം എന്ത് സംസാരിക്കുന്നു എന്നവൻ അറിയാനായി ഞാൻ ആഗ്രഹിക്കുന്നു. അവന്റെ പിതാവും കുടുംബവും വളരെ നല്ല ജനങ്ങളാണ്. അവർ മെക്സിക്കോയിൽ മിഷണറിമാരായിരിക്കുന്ന നല്ല മനുഷ്യരാണ്. അവന്റെ പിതാവും കൂടെ സുഖമില്ലാതിരിക്കുന്നു. അവൻ കടന്നു വരാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ വളരെ ശ്രദ്ധിക്കൂ ജോർജ്. ഇപ്പോൾ ഈ മകള, എനിക്കിവിടെ അറിയില്ല. ഞാൻ ഇവിടെ ഒരിക്കലും കണ്ടിട്ടില്ല. നാം ഒരാളിന് മറ്റേയാൾ അപരിചിതരാണെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് അന്യോന്യം അറിയില്ല. എന്നാൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. യേശുവിന്റെ മാധുര്യം അതിന് നാം എല്ലാവരും സാക്ഷികളാണ്. ഇപ്പോൾ കർത്താവ് യേശു നിങ്ങളെപ്പറ്റി എന്തെങ്കിലും എനിക്ക് വെളിപ്പെടുത്തിയാൽ, ഇപ്പോൾ എനിക്ക് നിങ്ങളെ സൗഖ്യപ്പെടുത്താനായെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. എന്നാൽ അവൻ മുന്നമേ ചെയ്തിരിക്കുന്നതിനെ എനിക്ക് ചെയ്യാനാകില്ല. ഒരേ ഒരു കാര്യം, ഇന്ന് രാത്രിയിൽ അവൻ എനിക്ക് നൽകിയ ഈ സൂട്ടും ധരിച്ചുകൊണ്ട് അവൻ ഇവിടെ നിന്നിരുന്നാലും, അതെ, ഇപ്പോൾ അവനും നിങ്ങളെ സൗഖ്യപ്പെടുത്താനാകില്ല. കാരണം അവനത് മുന്നമേ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവന്റെ അടിപ്പിണറിനാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കാണുന്നു? എന്നാൽ അവൻ ചെയ്യുന്ന ഏക കാര്യം, അവൻ വാഗ്ദത്തം ചെയ്തിരുന്ന വചനം അവനായിരുന്നു എന്ന് സ്വയം പ്രസിദ്ധമാക്കിക്കൊണ്ട് അതിലൂടെ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് കാണിക്കും. അവനത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളിവിടെ എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങളോട് പറയാനായി അവനെന്നെ ഉപയോഗിച്ചാൽ, അവനിലുള്ള നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങൾ എന്തിനു വേണ്ടി ഇവിടെ ആയിരിക്കുന്നുവോ അത് നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ മുഴുവൃദയത്തോടും കൂടി വിശ്വസിക്കുമോ? ശരി, കർത്താവ് നിങ്ങൾക്കത് തരാനിടയാകട്ടെ. ആ മഹിളയിൽ എന്തോ കുഴപ്പമുള്ളതായി ഞാൻ കാണുന്നു. അതൊരു പരിശോധനയാൽ ആ മാസത്തിൽ തകരാറുണ്ടെന്ന് കണ്ടതാണ്. അത് ശരിയാണ്, അത് സത്യമാണ്. അതെ സാർ, തകരാറുള്ള ഒരാമാശയം ദൈവത്തിന് ആ തകരാറിനെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളിലെല്ലാമായി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നുമല്ല, ഇവിടെ കടക്കാനായി കുറച്ച് ത്യാഗം സഹിക്കേണ്ടി വന്നു. അതുണ്ടായിരുന്നു. അതെ അതെ, നിങ്ങൾ ടെന്നീസിൽ നിന്നുമാണ്. അത് ശരിയാണ് ശ്രീമതി ഹാർട്ട്. സംശയിക്കരുത്, തിരികെ പോവുക. നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമെങ്കിൽ നിങ്ങൾ സുഖം പ്രാപിക്കും. നിങ്ങൾക്കെങ്ങനെയുണ്ട് മകളെ? നമ്മൾ അന്യോന്യം അപരിചിതരാണ്. എന്റെ അറിവ് പ്രകാരം എന്റെ ജീവിതത്തിൽ നിങ്ങളെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു യോഗത്തിൽ വെച്ച് നിങ്ങളെന്നെ കണ്ടിരിക്കാനിടയുണ്ട്. എന്നാൽ എനിക്ക് നിങ്ങളെ അറിയില്ല. ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങളെന്നെ അവന്റെ ദാസനാണെന്നും ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച വചനം സത്യമാണെന്നും വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഞാൻ നിങ്ങൾക്ക് അപരിചിതനായിരിക്കെ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച വചനം അതിന്മേൽ നിങ്ങൾ വിശ്വസിക്കുക. ആ ഒരേ ഒരു കാര്യം എന്നത്, അവരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്കൊരു കാർഡ് തന്നുണ്ടാകും. വാതിൽക്കാവൽക്കാരിൽ ഒരാളോ എന്റെ മകനോ അതുമല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്കൊരു കാർഡ് തന്നു, നിങ്ങളുടെ നമ്പർ വിളിക്കുന്നു, നിങ്ങളിവിടേക്ക് വരുന്നു. അത് മാത്രമാണ് എനിക്കറിയാവുന്നത്. എന്നാൽ നിങ്ങൾ ഇവിടെ ഒരു വികാര വിവശയാക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ നിങ്ങളെ വളരെ മോശമായി അലട്ടുന്നു. നിങ്ങളോടൊപ്പം ആരോ കൂടെയുണ്ട്. നിങ്ങൾ മറ്റൊരാളിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അത് നിങ്ങളുടെ ഭർത്താവാണ്. അദ്ദേഹത്തിന് ഒരു ആത്മീയ വിഷമതയുണ്ട്. അതിൽ നിന്നും അദ്ദേഹത്തിന് കരകയറാൻ കഴിയുന്നില്ല. രോഗിയായ ഒരു കുഞ്ഞും കൂടെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഇവിടെ നിന്നല്ല, എന്നാൽ നിങ്ങൾ വരുന്നത് വടക്ക് നിന്നാണ്. നിങ്ങൾ കാനഡയിലെ ആൽബർട്ടയിൽ നിന്നുമാകുന്നു. അത് ശരിയാണ്. ദൈവത്തിന്റെ പ്രവാചകനായി നിങ്ങളെന്നെ വിശ്വസിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു എങ്കിൽ വീട്ടിലേക്ക് പോകുക. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതെ, വിശ്വസിക്കുക മകളെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനാണ്. നിങ്ങൾ എനിക്കൊരു അപരിചിതയാണ്. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നാൽ ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങളെന്നെ അവന്റെ ദാസനായി വിശ്വസിക്കുന്നുവോ നിങ്ങളുടെ മുഴുവൃദയത്തോടും കൂടെ? എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങളെപ്പറ്റി ഒന്നും അറിയില്ല. എനിക്ക് നിങ്ങളെ സൗഖ്യപ്പെടുത്താൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. എന്നാൽ എനിക്കതിന് കഴിയുകയില്ല. ഞാൻ രോഗശാന്തിക്കാരനല്ല. ഞാൻ വെറും ഒരു മനുഷ്യനാകുന്നു. എന്നാൽ ദൈവം അവനാകുന്നു. ഞാനൊരല്പം ആശയക്കുഴപ്പത്തിലായി. എന്തെന്നാൽ അത് പ്രായമുള്ള ഒരു സ്ത്രീ എനിക്കും നിങ്ങൾക്കും മധ്യേ നിൽക്കുന്നു. അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആരോ ഒരാളാണ്. അതെ, അത് നിങ്ങളുടെ അമ്മയാണ്. അവളൊരു ഉയർന്ന രക്തസമ്മർദ്ദത്താൽ വിഷമിക്കുന്നു. നിങ്ങൾക്കൊരു ഒരു കിഡ്നിയുടെ രോഗസംക്രമണമാണ്. അത് ശരിയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അമ്മ ഇവിടെയില്ല, എന്നാൽ നിങ്ങൾ അവളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ കഴുത്തിന് ചുറ്റും ചുറ്റിയിരിക്കുന്ന ആ സ്കാർഫ് എടുത്ത് ലേശം പോലും സംശയിക്കാതെ അതിനെ നിങ്ങളുടെ അമ്മയുടെ മേലിടുക. ആ ഉയർന്ന രക്തസമ്മർദ്ദം അവളെ വിട്ടുപോകുകയും നിങ്ങളുടെ രോഗസംക്രമം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുകയും ചെയ്യും. ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ട് പോകൂ. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങളുടെ മുഴുഹൃദയത്തോടും കൂടെയില്ലേ? ഇപ്പോൾ നിങ്ങൾ നോക്കൂ. ഞാൻ ശ്രോതാക്കളുടെ ഇടയിലേക്ക് നോക്കുമ്പോൾ അവിടെ എല്ലായിടത്തും കാഴ്ചക്കൊരു മഞ്ഞുമൂടൽ തുടങ്ങിയിരിക്കുന്നത് പോലെ കാണുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ നിങ്ങളും ചെയ്യും. ഇന്ന് രാത്രിയിൽ അവനിവിടെ ആ വിധത്തിൽ അവൻ തന്റെ ജീവിതത്തിലുടനീളം ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ചെയ്തിരിക്കുന്നു. അത് ശരിയാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു മഹിള ചെറുപ്പക്കാരി സ്ത്രീയാണ്. എനിക്കവളെ അറിയില്ല, അവളെനിക്കൊരു അപരിചിതയാണ്. എന്നാൽ എന്നെ അവന്റെ ദാസനാ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇപ്പോൾ ഒരു നിമിഷം, ഒരു മനുഷ്യൻ എന്റെ മുന്നിൽ വരുന്നു. ശ്രോതാക്കളുടെ ആരോ ആണ്. ഇപ്പോൾ ഒരു നിമിഷം, ശ്രോതാക്കൾ ആരാണ്? അതിപ്പോൾ ഇവിടം വിട്ടുപോയി, ആ പ്രകാശം ഇവിടെ നിന്ന് പോയി. ശ്രോതാക്കളിൽ എവിടെയോ ആയിട്ട് അതൊരു മനുഷ്യനടുത്ത് നിൽക്കുന്നു. വിഷമിക്കരുത്, നല്ല ധൈര്യമുള്ളവനായിരിക്കുക. നമുക്ക് വീണ്ടും തിരികെ ആ സ്ത്രീയെ നോക്കാം. ഇപ്പോൾ ദൈവമായ കർത്താവ് ഹൃദയ വിഭജനത്തിലൂടെ കടക്കുന്ന, അതായത് നിരയിലൂടെ കടന്നു പോകുന്ന, ഇത് ആറാമത്തെയോ ഏഴാമത്തെയോ അതല്ല അങ്ങനെ എന്തോ ആകുന്നു. ഈ സ്ത്രീയോട് അവളുടെ കുഴപ്പമെന്തായാലും ശരി, കർത്താവായ യേശു എനിക്ക് വെളിപ്പെടുത്തുന്നാൽ അത് ബാക്കിയുള്ള നിങ്ങൾ എല്ലാവരെയും ഒരു ഹൃദയത്തോടും വിശ്വസിപ്പിക്കുമോ? അത്തരത്തിലുള്ള ആധാരത്തിന്മേൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാനാകുമോ? ഒരു പ്രാവശ്യം അത് തെളിയിക്കണം, മൂന്ന് പ്രാവശ്യമായാൽ അതൊരു തീർച്ചപ്പെടുത്തലാണ്. ഒരു പ്രാവശ്യം പോലും തെറ്റാതെ ഇത് പതിനായിരക്കണക്കിന് പ്രാവശ്യമായിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾ ഇവിടെ ഒരു മനുഷ്യന് വേണ്ടിയാകുന്നു. അദ്ദേഹം തന്റെ തല കുമ്പിട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. അദ്ദേഹം സിഗരറ്റ് വലിക്കാറുണ്ട്. ആ സിഗരറ്റ് അദ്ദേഹം ഉപേക്ഷിക്കാനായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അത് സഹോദരി, കർത്താവായ ദൈവം നിങ്ങളുടെ അപേക്ഷ നിങ്ങൾക്ക് നൽകാനിടയാകട്ടെ. നിങ്ങളുടെ മുഴുഹൃദയത്തോടൊന്ന് വിശ്വസിച്ചുകൊണ്ട് പോവുക. കർത്താവായ യേശുനാമത്തിൽ നിങ്ങളുടെ ഭർത്താവിന്റെ ആ പൈശാചിക സ്വഭാവം വിട്ടുപോകാനിടയാകട്ടെ. നിങ്ങളുടെ വൈഷമ്യം നിങ്ങളുടെ പിൻഭാഗത്താണ്. ദൈവം അത് സുഖമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ശരി, നന്ദി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് പോകൂ. എനിക്ക് ഈ സ്ത്രീയെ അറിയാം. ഇത് ശ്രീമതി നീസസിന്റെ മകളാണെന്ന് ഞാൻ കരുതുന്നു. അത് ശരിയല്ലേ? ശരി, അതാണ് ഞാൻ വിചാരിക്കുന്നു. പണ്ട് മുതലേ ഉള്ള പുറംവേദന ഇപ്പോൾ നിന്നെ വിട്ടുപോകും. നീ പോയി സുഖം പ്രാപിച്ചു കൊള്ളുക. ദൈവത്തിന് നിങ്ങളുടെ സന്ധിവിക്കത്തുനിന്നും സൗഖ്യമാക്കി നിങ്ങളെ സുഖമാക്കാൻ കഴിയും വിശ്വസിക്കുന്നുവോ? പോകൂ. നിങ്ങൾ അവനെ വിശ്വസിക്കുന്നു എന്ന് പറയൂ. നിങ്ങളുടെ മുഴുഹൃദയത്തോടും കൂടെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സാർ? ദൈവത്തിന് നിങ്ങളുടെ ആമാശയത്തിലുള്ള വൈഷമ്യത്തെ നീക്കി നിങ്ങളെ സുഖമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ശരി, എങ്കിൽ പോകൂ, പറയൂ, നന്ദി കർത്താവേ, ഞാനിപ്പോൾ സുഖം പ്രാപിക്കാൻ പോകുന്നു. നിങ്ങൾ സുഖം പ്രാപിക്കും. മറ്റൊരു സന്ധിവിക്കത്തിന്റെ കേസും പ്രായാധികവും കൂടെയുണ്ട്. എന്തൊക്കെ നിങ്ങളുടെ മേൽ വെച്ചാൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു വിശ്വസിക്കുന്നുവോ? നിങ്ങളത് കേട്ടല്ലോ. കർത്താവിന്റെ സഹോദരി അനുഗ്രഹിക്കുകയും ഇന്ന് രാത്രിയിലും വീണ്ടും അവൾക്ക് വിടുതൽ നൽകാനിടവരട്ടെ. ആമേൻ. അവനിൽ വിശ്വസിക്കുക. ഹൃദയത്തിന് തകരാറ്, ആമാശയത്തിന് വൈഷമ്യം ദൈവത്തിന് സുഖമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ശരി, കർത്താവായ യേശുനാമത്തിൽ പോകൂ. അവൻ നിങ്ങളെ സുഖമാക്കാനിടവരട്ടെ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ചെറുപ്പക്കാരാ? ആസ്മയുടെ അവസ്ഥ, ദൈവത്തിന് ആസ്മയെ സുഖമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അത് വിശ്വസിച്ചുകൊണ്ട് പോകൂ, അവൻ അത് ചെയ്യും. ശരി, പ്രമേഹത്തിന്റെ അവസ്ഥ, ദൈവത്തിന് നിങ്ങളുടെ രക്തം ശരിയാക്കി നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പോകൂ, അവനിൽ വിശ്വസിക്കൂ, അവനത് ചെയ്യും. നിങ്ങളുടെ മുഴുഹൃദയത്താൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഞാൻ നിങ്ങളോട് യാതൊന്നും പറയാതെ എന്റെ കൈ നിങ്ങളുടെ മേൽ വെച്ചാൽ ഇവിടെയുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളെ സുഖമാക്കുന്നു വിശ്വസിക്കുന്നുവോ? അത് ചെയ്യേണ്ട വിധം അതാണ്. ഇവിടെ വരൂ. യേശുക്രിസ്തുനാമത്തിൽ അവൻ പോയി സൗഖ്യം പ്രാപിക്കുന്നതാകട്ടെ. ആമേൻ. മകളെ, കടന്നു വരൂ. ഞാൻ നിങ്ങളൊന്നും പറയാതെ നിങ്ങളുടെ ആ സ്ത്രീയുടെ കുഴപ്പം ദൈവം നിങ്ങൾ അനുഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഇല്ല, എന്നോട് ക്ഷമിക്കണം, അവനത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മുന്നോട്ട് പോയിക്കൊള്ളൂ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പോകൂ, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പോയി സൗഖ്യമായി കൊള്ളുക. നിങ്ങളുടെ മുഴുഹൃദയത്താൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ സാർ? ദൈവം നിങ്ങളുടെ ഹൃദയത്തിന് തകരാറിന് സുഖമാക്കും, അവനത് ചെയ്യില്ലേ? ആ മനുഷ്യനെ സുഖമാക്കും, അവൻ ചെയ്യുമെന്ന് എനിക്ക് തീർച്ചയാണ്. അവൻ ദൈവമാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളത് നിങ്ങളുടെ മുഴുഹൃദയത്തോടു കൂടെ വിശ്വസിക്കുന്നു? ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കുക. ഒരു ചില നിമിഷത്തിന് മുമ്പ് അവിടെ ഇരുന്നിരുന്ന ഏതോ ഒരു മനുഷ്യൻ എന്തോ ചിലത് ചെയ്തു. ഞാനത് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. അത് രക്തമാണ്. ആർക്കോ അപകടം പറ്റിയതുപോലെയുള്ള എന്തോ ഒന്ന് അതോ മറ്റൊന്ന് സംഭവിച്ചിരിക്കുന്നു. അതൊരു രക്തസ്രവമായിരുന്നു. അതെവിടെയോ വെച്ച് സംഭവിച്ചതായിരുന്നു. ആ മനുഷ്യൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അതെ, അത് തന്നെ. ഇത് ആ ഇരിക്കൂ മനുഷ്യനാണ്. എന്താ അത്? ജെ ടി പാർനെൽ. ആ ബാലൻ എനിക്കറിയാം. ജെ ടി, നിന്റെ ഉള്ളിൽ രക്തസ്രാവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദൈവം നിന്നെ സുഖമാക്കുമെന്ന് വിശ്വസിക്കുന്നുവോ? ശരി, എങ്കിലും നിലയ്ക്കും. ജെ ടി, നിന്റെ മുഴുഹൃദയത്തോടും കൂടെ വിശ്വസിക്കുക. അവിടെ സഹോരൻ ഗ്രിൻസ്ലിയുടെ അടുത്തായി നേരെ മറുവശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ചെറിയ മകള, അവളുടെ അടുത്തായി തന്നെ ആ പ്രകാശ നിൽപ്പുണ്ട്. നിങ്ങൾ വെളുത്ത നിറം. മേരി, എനിക്ക് നിങ്ങളെ അറിയില്ല, എന്നാൽ അത് നിങ്ങളുടെ പേരാണ്. നിങ്ങളൊരു ആത്മീയ വിഷമതയാൽ വിഷമിക്കുന്നു. നിങ്ങൾ വളരെ വികാര വിവശതയും കൂടെയാണ്. അത് മറന്നു കളയുക. അതെല്ലാം ശരിയാകാൻ പോകുന്നു. നിങ്ങളുടെ മുഴുഹൃദയത്തോടും കൂടെ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വാസമുണ്ടായിരിക്കുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ മാത്രം കഴിഞ്ഞാൽ. പിന്നിലത്തെ നിരയിൽ നേരെ പിന്നിലാട്ടായിരിക്കുന്ന ഈ മഹിള അപ്പുറത്തെ ഭാഗത്ത് ആ വലത്തുവശത്ത് അവൾ മിസ്റ്റിക്കാൻ നിന്നുമാണ്. സ്ത്രീ സഹജമായ വിഷമത്താൽ ക്ലേശിക്കുന്നു. ദൈവം നിങ്ങളെ സുഖമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ നിങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അത് വിശ്വസിക്കുന്നുവോ? ആമേൻ. നിങ്ങളുടെ കൈ ഉയർത്തിക്കൊണ്ട് പറയൂ, ഞാൻ അത് സ്വീകരിക്കുന്നു. ശരി, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോയി സുഖമായിക്കൊള്ളാം. എനിക്ക് ആ മകളെ അറിയില്ല, എന്നാൽ ദൈവം അവളെ അറിയുന്നു. ഈ കോട്ട് ധരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ പറ്റി എന്താണ്? കോട്ട് ധരിച്ചിട്ട് മുടന്തായിരിക്കുന്ന ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു അപരിചിതനാണ്. എനിക്ക് നിങ്ങളെ അറിയില്ല, ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങളിൽ മരണം നിഴലിട്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട്. നിങ്ങളൊരു ദൈർഘ്യമേറിയ വഴി താണ്ടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടേക്ക് സിൻസിനാട്ടിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേർ ശ്രീമാൻ ഹൌക്ക് എന്നായിരുന്നു. നിങ്ങളുടെ പൂർണ്ണഹൃദയത്തോടും കൂടെ വിശ്വസിക്കുക. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ മരിക്കും. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് സൗഖ്യം പ്രാപിക്കുക. നിങ്ങൾ അവനെ വിശ്വസിക്കുന്നുവോ? എങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് സ്ട്രക്ചറിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ കാലു നിൽക്കൂ. ഈ നിമിഷം തന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ അവനെ എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങൾ അവനെ നിങ്ങളുടെ മുഴുഹൃദയത്തോടും കൂടെ വിശ്വസിക്കുന്നുവോ? എങ്കിൽ നമുക്ക് നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ തന്നെ എഴുന്നേൽക്കൂ. എഴുന്നേൽക്കൂ. ഇപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആരുടെയെങ്കിലും മേൽ നിങ്ങളുടെ കൈവച്ചാലും. സഹോദരി ബ്രൗൺ അവിടെ അതുമായി കട്ടപ്പെട്ടുകൊണ്ട് അവളോട് ഇരുന്നിരുന്നു. കഴിഞ്ഞ ദിവസം അവൾ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. അവൾക്ക് അവളുടെ കൈ ഉയർത്താനും കൂടെ കഴിഞ്ഞിരുന്നില്ല. അത് അവളുടെ രക്തത്തിലുള്ള എന്തോ ഒരു കുഴപ്പമായിരുന്നു എന്ന് ഞാൻ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അവളെ കണ്ടപ്പോൾ അവൾക്ക് പ്രമേഹ രോഗവുമുണ്ട്. അവളിവിടെയാണ്. ഒരല്പം മുമ്പ് അവളുടെ ശ്രീമതി ഡൌച്ചിനോടൊപ്പം ഉണ്ടായിരുന്നു. ശരി സഹോദരി ബ്രൗൺ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ മുഴുഹൃദയത്തോടും കൂടെ വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിലെ കുഴപ്പം എന്താണെന്ന് എനിക്കറിയാമെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾ വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, നിങ്ങൾ ആശുപത്രി നമ്മുടെ പ്രാർത്ഥിക്കപ്പെടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. വിശ്വസിക്കുക, നിങ്ങൾ സുഖം പ്രാപിക്കാൻ പോവുകയാണ്. മാർജി, ദൈവത്തിൽ വിശ്വാസം വയ്ക്കുക. അതിപ്പോൾ തന്നെ ശാന്തമാകാൻ പോകുന്നു. അത് അവസാനിക്കാൻ പോകുന്നു. അവന് പ്രമേഹത്തെ സൗഖ്യമാക്കാൻ സാധിക്കും. നിങ്ങളുടെ ആമാശയത്തിലുള്ള ആ രോഗത്തെയും അവന് സുഖമാക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അന്യോന്യം കൈകൾ വയ്ക്കുമെന്ന്. നിങ്ങളുടെ കൈകളെ അവിടെ തന്നെ ഒരു നിമിഷത്തേക്ക് വെച്ചിരിക്കുമെന്ന്. നിങ്ങളുടെ കൈ അന്യോന്യം വെച്ചുകൊണ്ട് നോക്കൂ. 11 മണിയാകാൻ പോകുന്നു. ഈ ജനങ്ങളിൽ അനേകർക്ക് ടെന്നീസിലേക്കും മറ്റിടങ്ങളിലേക്കും വാഹനം ഓടിച്ചു പോകേണ്ടതുണ്ട്. തീർച്ചയായും ദൈവമായ കർത്താവ് തെളിയിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന എന്താണ്? നിങ്ങൾ കണ്ടിരിക്കുന്നത് മനുഷ്യനെയോ അതോ നിങ്ങൾ യേശുവിനെ കണ്ടിരിക്കുന്നുവോ? യേശുവിന്റെ വചനത്തെ തീർച്ചപ്പെടുത്തിയില്ലേ? ഈ തൂവാലകൾ ഇവിടെ കിടക്കുന്നു. ഈ അഭിഷേകം എന്റെ മേലുള്ളപ്പോൾ ഞാൻ എന്റെ കൈ ഈ തൂവാലകൾ വെച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവർ പൗലോസിന്റെ മേമേൽ നിന്നും തൂവാലകളും ഉത്തരീയങ്ങളും എടുത്തു. മരിച്ചു പോയ ശേഷം വീണ്ടും ജീവനിലേക്ക് തിരികെ വന്നവരുടെയുണ്ട്. അപകടങ്ങൾ പറ്റി അരഞ്ഞു ചതഞ്ഞിട്ടും സുഖമായവരുടെയുണ്ട്. അവിടെ ശ്രീമതി വിൽസൺ ഇവിടെ നിൽക്കുന്നത് ഞാൻ കാണുന്നു. അവൾക്ക് പണ്ട് മുതൽക്കേ ടി ബി ഉണ്ടായിരുന്നിട്ട് കുറച്ചു നാളുകൾക്ക് മുമ്പ് അവളെന്ന് തുടർച്ചയായി രക്തം പ്രവഹിച്ചിട്ട് മരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിൽ അവൾ ഇവിടെയായിരിക്കുന്നു. ഡോക്ടർമാർ അവളെ കൈവിട്ടിരുന്നു, എന്നാൽ മരിക്കാൻ മണിക്കൂറുകളെ ശേഷിച്ചിരുന്നുള്ളൂ. ഇന്ന് രാത്രിയിൽ അവൾ ഇവിടെ നിൽക്കുന്നു. ചുറ്റിനും എല്ലായിടത്തുമായി മുടന്തരും അന്തരും വികലാംഗരും ചക്ര കസേരകളിൽ ഇരുന്നിരുന്നവരും എല്ലാവരും ഇന്ന് രാത്രി ഇവിടെ ജീവിക്കുന്ന ട്രോഫികളായി നിൽക്കുന്നു. അതെന്തുകൊണ്ടാണ്? യേശു ക്രിസ്തു ജീവിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. കുറച്ചു നേരം മുമ്പ് അവിടെ വെച്ച് തന്നെ കുറിച്ച് അവൻ സാക്ഷീകരിച്ചതുപോലെ അവന് കഴിഞ്ഞുപോയ വർഷങ്ങളുടനീളം ചുഴലിയും മറ്റുമുണ്ടായിരുന്നു. യോഗത്തിലേക്ക് ഒരു പ്രാവശ്യം കടന്നു വന്നതേയുള്ളൂ. അത് ഏകദേശം 20 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അന്ന് മുതൽ പിന്നൊരിക്കലും അയാൾക്ക് ചുഴലി രോഗത്തിന്റെ കോച്ചപ്പെടുത്തമുണ്ടായിട്ടില്ല. അത് 10,000 കണക്കിനുള്ളതിൽ ഒന്ന് മാത്രമാണ്. അവനൊരു സൗഖ്യദായകൻ. ആമേൻ. അവൻ സൗഖ്യമാക്കുന്നു. ഇപ്പോൾ ഉത്തേജിക്കപ്പെട്ടു പോകരുത്. വെറും കുഞ്ഞിനെ പോലുള്ള വിശ്വാസത്താൽ കാഴ്ച മാറ്റി കാൽവരിയിലേക്ക് നോക്കുക. നിങ്ങളുടെ കണ്ണുകളടച്ച് നിങ്ങൾ കൂടാരത്തിലാണെന്നുള്ള കാര്യം മറക്കുക. നിങ്ങളുടെ കണ്ണുകളടച്ച് നിങ്ങളുടെ ചുറ്റും ആരെങ്കിലും നിൽപ്പുണ്ടെന്ന കാര്യം മറന്നിട്ട് യേശുവിനെ കാണാനേ നോക്കൂ. ഇപ്പോൾ യേശുവിനെ നോക്കിക്കൊണ്ട് ജീവിക്കൂ. അത് വചനത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. ഹാലലൂയ, നോക്കിക്കൊണ്ട് ജീവിക്കൂ, അത് മാത്രമാണ് നമുക്കുള്ളത്. ഓ, നോക്കിക്കൊണ്ട് ജീവിക്കൂ എന്റെ സഹോദര, ജീവിക്കൂ. ഇപ്പോൾ യേശുവിൽ നോക്കിക്കൊണ്ട് ജീവിക്കൂ, അത് വചനത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹാലലൂയ, നോക്കിക്കൊണ്ട് ജീവിക്കൂ, അത് മാത്രമാണ് നമുക്കുള്ളത്. മനുഷ്യനെ കാണാതിരിക്കാൻ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ള വസ്തുക്കളെ കാണാതിരിക്കാൻ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. വിശ്വാസത്താൽ നിങ്ങൾ യേശു ക്രിസ്തുവിനെ നോക്കി, അവൻ നിങ്ങളുടെ അതിക്രമങ്ങൾക്കായി മുറിവെച്ചിരിക്കുന്നു, അവന്റെ അടിപ്പണാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നറിയുക. കർത്താവായ യേശുവേ, ഈ ജനങ്ങൾ പ്രാർത്ഥിക്കുകയും അവരുടെ കൈ അന്യോന്യം വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ ജീവനുള്ള സാന്നിധ്യത്തിലാണ് ഞങ്ങൾ നിന്നുകൊണ്ടിരിക്കുക. തിരിച്ചറിയുകയും പരിശുദ്ധാത്മാവിന്റെ രൂപത്തിലായി ഞങ്ങളുടെ ഹൃദയ രഹസ്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തരികയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഞങ്ങൾ അറിയിക്കുകയും ഞങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകാമെന്ന് ഞങ്ങളുടെ വാഗ്ദാനം ചെയ്തിരിക്കുകയുമാകുന്നു. പുരുഷന്മാരും സ്ത്രീകളും അവരുടെ കൈ അന്യോന്യം വെച്ചിരിക്കുന്നു. ഞങ്ങൾ ദൈവരാജ്യത്തിന്റെ കൂട്ടവകാശികളാകിയാൽ അവർ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ കൂട്ടാളികളായ സഹോദരന്മാരും സഹോദരികളുമാകുന്നു. സാത്താനെ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് വെല്ലുവിളിച്ചുകൊണ്ട് വരുന്നു. വാൾ അവനാകുന്നു, രോഗങ്ങളെ മുറിച്ചു മാറ്റുന്നവൻ അവനാകുന്നു, സംശയങ്ങളെ മുറിച്ചു മാറ്റുന്നവൻ അവനാണ്, ജയിച്ചടക്കിയവൻ അവനാകുന്നു. ഇപ്പോൾ സാത്താനെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനങ്ങളെ വിട്ട് പുറത്തു വരാനായി ഞങ്ങൾ നിന്നെ വെല്ലുവിളിക്കുന്നു. ദൈവത്തിന്റെ വചനം പ്രത്യക്ഷമാക്കപ്പെട്ടിരിക്കുന്നു, അത് പരിച്ഛേദന ചെയ്യും, സംശയങ്ങളെ ദൂരമാക്കും, രോഗങ്ങളെ ദൂരമാക്കി സമ്പൂർണ്ണ വിടുതൽ കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മാവ് ഈ ജനങ്ങളുടെ മേൽ പതിച്ചിട്ട് ഇവിടെ ഇപ്പോൾ സർവശക്തിയുള്ള ക്രിസ്തുവിന് സാന്നിധ്യമുണ്ടെന്നുള്ള വിശ്വാസത്തിന്റെ ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതനുവദിക്കണമേ. ഞാൻ സകല രോഗത്തെയും കുറ്റം വിധിക്കുന്നു, ഞാൻ സകല വ്യാധിയെയും കുറ്റം വിധിക്കുന്നു, ഞാൻ സകല അവിശ്വാസത്തെയും കുറ്റം വിധിക്കുന്നു. യേശു ക്രിസ്തുനാമത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞതിനെ മാനിക്കാനിടയായിട്ട് ദിവ്യ സാന്നിധ്യത്തിലായിരിക്കുന്ന ഓരോ വ്യക്തിയെയും വിടുവിക്കാനായി ഈ കെട്ടിടത്തിലുടനീളം വീശാനിടയാകട്ടെ. ഇപ്പോൾ നിങ്ങളുടെ കൈകൾ ഉയർത്തി അവനെ സ്തുതിപ്പിൻ. യേശു ക്രിസ്തുനാമത്തിൽ നിങ്ങൾ സൗഖ്യമായി സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഉദ്ഘോഷിക്കുന്നു.